നന്ദിയുണ്ട് സഹോദര. അവർ പാടട്ടെ. ഇപ്പോൾ നമ്മളുടെ തലകൾ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്കിവിടെ വീണ്ടും ഒരുമിച്ച് കൂടുന്നതിനുള്ള സൌഭാഗ്യത്തെ നൽകിയ അങ്ങയുടെ നന്മയ്ക്കും കരുണയ്ക്കും വേണ്ടി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. മഹത്തായ നിത്യതയുടെ ഈ വശത്ത് ഒരു ദിവസം കൂടി അത് വാത്സല്യവാനായ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിനാകുന്നു. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, കാരണം പാപത്തിലായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതിന് അവൻ ഈ ഭൂമിയിലേക്ക് വരികയും അവന്റെ നീതിയിൽ കൂടി അവൻ നമുക്ക് ഈ മഹത്തായ സമ്പത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ സമയം അവന്റെ രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് ഇവിടെ ഒരു കൂട്ടം കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഈ ജീവന്റെ അപ്പത്തെ മുറിക്കുന്നതിനായി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ വചനത്തെയും എടുത്ത് പ്രചോദിപ്പിച്ച് ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്ഥാപിക്കാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഞാൻ തീർച്ചയായും ഇതിനെ ഒരു മഹത്തായ സൌഭാഗ്യമായി ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനെ കാണുന്നു. ക്ഷമിക്കണം, ജനങ്ങളെ സൂക്ഷിക്കുന്നതിന് ഞങ്ങൾക്കിവിടെയുള്ളതിലും കൂടുതൽ സ്ഥലസൌകര്യമില്ലാതിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂടാരം അത്രയും അധികം വലുതായിരിക്കുന്നില്ല. ട്യൂഷനിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഈ അവധി ദിവസങ്ങളിൽ കൂടി ഇവിടെയായിരിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാകുന്നു. കാലാവസ്ഥ ഒരുവിധം കുറച്ച് മോശമായിരുന്നെങ്കിലും ഈ യോഗത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞാനിത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഇന്ന് രാത്രിയിൽ രോഗശാന്തിയുടെ പ്രാർത്ഥനയുണ്ടായിരിക്കും, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടായിരിക്കുന്നതാണ്. ഞാൻ ബില്ലിയോട് ഇപ്പോൾ അത് പറഞ്ഞിരുന്നു. അവൻ ചോദിച്ചു, ശരി, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയാണ്? ഞാൻ പറഞ്ഞു, ശരി, നീ ഇന്ന് രാത്രിയിൽ കുറച്ച് പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യുക. ഏകദേശം 6:30 അതിനാൽ ജനങ്ങൾ എവിടെയും അങ്ങനെ നോക്കൂ. ഇവിടെ ഇത് അത്രയും തിങ്ങി നിറഞ്ഞിട്ട് അവരെ ഓരോരുത്തരായി എങ്ങനെ കൊണ്ടുവരണമെന്നും നിങ്ങളുടെ കാർഡിലുള്ള സംഖ്യയുടെ ക്രമപ്രകാരം നിങ്ങളെ വിളിക്കാൻ കഴിയുകയും അതിനാൽ യാതൊരു തിക്കും തിരക്കുമില്ലാതെ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കവരെ ഓരോരുത്തരായി വിളിക്കാനും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി അവർക്ക് കടന്നുപോകാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പക്ഷം ഏകദേശം 6:30 അല്ലെങ്കിൽ 7:00 കടന്നുവന്ന് പ്രാർത്ഥനയുടെ കാർഡുകൾ പ്രാപിക്കുക. അവൻ വാതിൽക്കൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ അവൻ എങ്ങനെയും അത് വിതരണം ചെയ്യുന്നു. അതിനുശേഷം ഇതൊരു പക്ഷേ കുറച്ച് സമയത്തേക്ക് ഞാൻ തിരികെ വരുന്നത് ഏകദേശം അവസാനമായിട്ടായിരിക്കും, കാരണം എന്റെ പക്കൽ വളരെ വലിയ ഒരു യാത്രാ പരിപാടി ആസൂത്രണം ചെയ്തത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിവിടെ ഇപ്പോഴും അമേരിക്കയിൽ തന്നെ അടുത്ത വസന്തകാലം വരെയാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപക്ഷെ വീണ്ടും തിരികെ അടുത്ത ചൂടുകാലത്ത് സ്വല്പം താമസിച്ചെത്തിയിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്കിവിടെ ഈ സ്ഥലത്ത് തണുപ്പിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു കിട്ടിയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ബില്ലിയോട് ചോദിക്കാൻ പോകുകയായിരുന്നു. ഞാൻ 7 കാഹളങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിവിടെ ഒരു യോഗം നടത്തിയിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം 7 കാഹളങ്ങളെ പ്രസംഗിക്കുന്നതിന് വേണ്ടിയാകുന്നു, കാരണം അത് 7 സഭാകാലഘട്ടങ്ങളും 7 മുദ്രകളുമായിട്ട് ഇപ്പോൾ 7 കാഹളങ്ങളാകുന്നു. അതിനുവേണ്ടി നമുക്ക് ജൂണിൽ കുറച്ച് സമയം കിട്ടിയാൽ ജനങ്ങൾ അവരുടെ അവധി സമയവും അവർക്ക് കടന്നുവരാൻ കുറച്ച് സമയം കൊടുക്കാനും കഴിയും. ഇന്ന് രാവിലെ സമയം സഹോദരൻ ഷെഫേഡിനെ ആശുപത്രിയിൽ നിന്നും ഇവിടെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ പുറത്തുപോയിരുന്നു. സഹോദരൻ ഷെഫേഡ്, ഇന്നലെ എനിക്ക് നിങ്ങളെ വിളിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ആ സ്വപ്നം വളരെ വളരെ നന്നായിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടിരുന്നത് പോലെ ക്രിസ്തു ആകാശത്തിൽ ഈ വെള്ളക്കുതിരയുടെ മേൽ എന്നിരിക്കലും കെട്ടപ്പെട്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്തിരിക്കലും അത് മാഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും അത് കാണുന്നതിനിടയായി. അതായത്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്നത് നിങ്ങളുടെ കുടുംബം ഈ അന്ത്യകാലത്തെ അവന്റെ നീക്കത്തെ അത് കടന്നു പോകുന്നതിന് മുമ്പായി കണ്ടിരിക്കുന്നു. എന്തായിരുന്നു അത്? അതിനാൽ അത് വളരെ ആത്മീയവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു നല്ല അനുഗ്രഹമായിരിക്കുന്നു. ആ കുടുംബം ഏതോ വലിയ കഷ്ടതയിൽ കൂടി കടന്നു വന്നിട്ട് ഇന്ന് അവർ എവിടെ എത്തിയിരിക്കുന്നുവോ അവിടെയായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പക്കൽ ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ന് രാവിലെ ഒരു സ്വല്പം വിഷമിപ്പിക്കുന്ന വശത്തായിട്ടാകുന്നു. ഞാനിവിടെ കണ്ടുമുട്ടിയ നാൾ തൊട്ട് നമ്മുടെ ഒരു വിലയേറിയ സ്നേഹിതനും ഈ പ്രാർത്ഥനാ കൂടാരത്തിലേക്ക് വരുന്നതുമായ കോട്സിന്റെ കുടുംബം, അവരെ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അവർ പൂർവ്വദിക്കിൽ നിന്നും, അല്ലെങ്കിൽ ഷിക്കാഗോയുടെ ചുറ്റുപാടുമായ സ്ഥലത്ത് നിന്നും വരുന്നു. കൂടാതെ സഹോദരി ബില്ലി ഹാബക്കും അവരുടെ സഹോദരി ആംസ്ട്രോങ്ങും അവരുടെ പെൺകുട്ടികളുമാകുന്നു. അവർ, എനിക്ക് തോന്നുന്നത്, അവർ തുടക്കത്തിൽ നാസറീൻകാരും പിന്നെ കർത്താവിലേക്ക് വരികയും അവർ നമ്മുടെ വിലയേറിയ സ്നേഹിതരുമാകുന്നു. സഹോദരനും സഹോദരി കോട്സും അവരുടെ പിതാവും മാതാവും കഴിഞ്ഞ ദിവസം പശ്ചിമ ഭാഗത്ത് നിന്നും അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലായിരിക്കുകയും ആരോ വഴിയിൽ വണ്ടി തെന്നിയിട്ട് സഹോദരി കോട്സ് അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് മരിച്ചുപോയി. അവർ എന്നെ ട്യൂസോണിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിരുന്നു. ഞാൻ അവിടെ തന്നെ അപ്പോൾ അവർ എനിക്കുണ്ടാക്കി തന്നിരുന്നതായ ഒരു പെട്ടി പഞ്ചസാര മിഠായിയുമായി മേശയിലിരിക്കുകയായിരുന്നു. അതെന്നെ എപ്രകാരം തോന്നിക്കുന്നതിനിടയാക്കിയിരിക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അവർക്കത്രയും കഷ്ടത അറിയാനിടയാകാതിരുന്നതിൽ ഞാൻ ഇന്ന് രാവിലെ കർത്താവിന് നന്ദി പറയുന്നു. അവർക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുകയും അവർക്ക് കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ കർത്താവിങ്കിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനത് ചിന്തിക്കുകയും അവരുടെ രണ്ട് പെൺമക്കളോട് അവിടെയുള്ള ആ മുറിയിൽ വെച്ചപ്പോൾ സംസാരിക്കുകയായിരുന്നു. സഹോദരൻ കോട്ട്സ് ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് വാരിയരികൾ ഒടിഞ്ഞതായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആശുപത്രിയിലേക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം മിസൂറിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാരിയൽ ഒടുകയും അതുപോലെയുള്ള കാര്യങ്ങളുമായിരിക്കുന്നു. എന്നാൽ അദ്ദേഹം തീർച്ചയായും നല്ല ധൈര്യമുള്ള ഒരു നല്ല ക്രിസ്ത്യാനിയാകുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചു രാജ്ഞി മരിച്ചിട്ടില്ലെന്നും അവർ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയും ക്രിസ്തുവിനോടൊപ്പമായിട്ട് ഇനിയും ഒത്തുചേരുന്നതിനുള്ള സമയം വരുന്നു എന്നറിയുന്നു. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഓ എന്നെ പാതാളത്തിൽ മറച്ചുവെക്കുകയും നിന്റെ കോപം കഴിയുന്നതോളം നീ എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. ദൈവം പ്രകൃതിയിലും അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത് നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിപ്രകാരം മരത്തിന്റെ നീര് അതിന്റെ ഇലകളെ അതിൽ പിടിച്ചു നിർത്തുന്നതുപോലെയാണ്. തണുപ്പ് സമയം വരുന്നതിന് മുമ്പ് അത് ഭൂമിയുടെ മേൽ കോപം പകരുന്നതാണ്. നോക്കൂ, ഒരിക്കൽ ഈ ഭൂമിയിൽ തണുപ്പ് കാലം ഉണ്ടായിരുന്നില്ല. ആയിരം ആണ്ട് കാലത്ത് തണുപ്പ് കാലം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇത് ഭൂമിയുടെ മേലുള്ള ഒരു കോപമാണ്. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ നോക്കൂ, കോപം വരുന്നതിന് മുമ്പ് ദൈവം തന്റെ കരുണയിൽ ആ നീരിനെ നേരെ മരത്തിന്റെ ഏറ്റവും അടിയിലുള്ള വേരുകളിലേക്ക് അയക്കുന്നു. എന്നിട്ട് അതിനെ തണുപ്പിന്റെ ക്രോധം കടന്നുപോകുന്നതുവരെ അവിടെ സൂക്ഷിക്കുകയും അതിനുശേഷം വസന്തകാലമാകുമ്പോൾ നോക്കൂ, വീണ്ടും അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഓ, നീ എന്നെ പാതാളത്തിൽ മറച്ചുവെക്കുകയും നിന്റെ കോപം കഴിയുവോളം നീ എന്നെ ഒളിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അതുതന്നെയാണ് അവൻ നമ്മുടെ സഹോദരിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുതന്നെ അവൻ സകല ക്രിസ്ത്യാനിക്കും വേണ്ടി ചെയ്യുന്നു. സഹോദരൻ കോട്ട്സ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിതറിയുന്നതിൽ സന്തോഷിക്കുന്നു. അതായത്, ദൈവത്തിന്റെ മുദ്ര പ്രയാസങ്ങളുടെ നാഴികയിൽ മുറുകെ പിടിക്കുന്നു. അദ്ദേഹം എന്തിൽ കൂടെയാണ് കടന്നുപോകുന്നതെന്ന് എനിക്കറിയാൻ കഴിയും. കാരണം അതുപോലെ ഒരു കാര്യത്തിൽ കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഞാൻ, നാം ഓരോരുത്തരായി ഈ മഹത്തായ നദിയെ മറികടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാനും ഈ കടന്നു വരുന്ന ദിവസങ്ങളിലൊന്നിൽ അതെന്റെ സമയവും അതുപോലെ നിങ്ങളുടെ സമയവുമായിരിക്കും. എന്നാൽ ദാവീദ് പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ സഹോദരി കോട്ട്സിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രിയ സഹോദരി ദൈവത്തോടൊപ്പമായിരിക്കാൻ പോയിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ അവരുടെ ചെറിയ ഓർമ്മയ്ക്കായി ഒരു നിമിഷത്തേക്ക് സഭ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് കുറച്ചു ദിവസം മുമ്പ് വരെയും ഈ പ്രാർത്ഥനാ കൂടാരത്തിലേക്ക് വന്നിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവർ നമ്മോടൊപ്പം വരികയും പോകുകയും നമ്മുടെ കൈപിടിച്ച് കുലിക്കുകയും ചെയ്ത ആ പ്രിയായ ക്രിസ്ത്യാനി, അധിക നാളുകളായിട്ടില്ല കർത്താവിനെ കാണിച്ചു തന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയായി വീണ്ടും അവരുടെ വരുവാനിരിക്കുന്ന കുടുംബത്തിനായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സഹോദരി കോട്ട്സിന്റെ ഓർമ്മകൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എത്ര വിലയേറിയ ഒരു പ്രിയ സഹോദരിയായിരുന്നു. ഇപ്പോൾ ആ സമയം വരുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ സമയം ഞങ്ങൾ ജീവിച്ചു കഴിയുമ്പോൾ ഞങ്ങളും ആ നദി മറികടന്നിരിക്കണം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, കാരണം അവർക്ക് കഷ്ടപ്പെടേണ്ടി വന്നിരുന്നില്ല. അവർക്ക് കഷ്ടപ്പെടുന്നതിനു വേണ്ടി അവർക്കെതിരെ ഇവിടെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഒരു നിമിഷത്തിൽ തന്നെ നേരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ്, അവരുടെ ഭർത്താവും അവരുടെ മക്കളും ഇന്ന് രാവിലെ സമയം നേരെ അവരുടെ കർത്തവ്യത്തിന്റെ സ്ഥാനത്തായി ഇവിടെയായിരിക്കുന്നു. ഞങ്ങളെപ്രകാരം ആ ഗംഭീരമായ വിശ്വാസത്തിന് വേണ്ടി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം ഇരുമ്പഴിക്കും അഗ്നിക്കും വാളിനും പകരമായി ഇപ്പോഴും ജീവിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ പ്രിയമേറിയ ആത്മാവിന് വിശ്രമം നൽകണമേ. അവർ ഞങ്ങളുടെ സഹോദരിയാകുന്നു. അവരുടെ അഭാവത്തിൽ ദുഃഖവും കണ്ണുനീരും ഞങ്ങളുടെ ഹൃദയത്തിൽ വീഴുന്നു. എന്നാൽ ആനന്ദം ആ കണ്ണുനീർത്തുള്ളികളിൽ നിന്നും പൊട്ടിവിടരുന്നു. കാരണം അവർക്കൊരിക്കലും മരിക്കാൻ കഴിയാത്ത അനശ്വരമായ ജീവിതത്തിൽ അവർ ജീവിക്കുന്നു എന്നുള്ള അങ്ങയുടെ വചനത്തിന്റെ ഉറപ്പിനെ ഞങ്ങൾ അറിയുന്നതിന് നീ ഇടയാക്കിയിരിക്കുന്നു. കൂടാതെ അവർ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് ഒരിക്കലും ഒരപകടം ഇനിയും ഉണ്ടായിരിക്കില്ല. അവർക്ക് ശേഷം അവരോടൊപ്പമുള്ളവരും വന്നു ചേരുന്നതിനു വേണ്ടി അവർ കാത്തിരിക്കുന്നു. കർത്താവെ, സഹോദരൻ കോട്ട്സിനെ അനുഗ്രഹിക്കണമേ. അവരുടെ പെൺകുട്ടികളെയും അവരുടെ കുടുംബത്തെയും കൂടാതെ അവർക്ക് വേണ്ടപ്പെട്ടവരെയും അവരെ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും ഒരു ദിവസം പിതാവെ, ആ മഹത്തായതിന് അപ്പുറത്ത് ഞങ്ങൾ അവരെ കണ്ടുമുട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ രോഗമോ ദുഃഖമോ അല്ലെങ്കിൽ മരണമോ ഉണ്ടായിരിക്കില്ല. ആ സമയം വരെ ഞങ്ങളെ എല്ലാവരെയും ആരോഗ്യത്തോടും സുഖത്തോടും കാത്തുസൂക്ഷിക്കുകയും നിന്നെ സേവനം ചെയ്തും ആ ദിവസത്തെ നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. May the great Holy Spirit ഈ കൂടാരത്തിൽ നമ്മോടുകൂടെ തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നതിൽ ഇടപെടുന്ന ആ മഹാനായ പരിശുദ്ധാത്മാവ്, അവരുടെ ധീരതയേറിയ പ്രാണനെ നാം വീണ്ടും അവരെ കണ്ടുമുട്ടുന്നതുവരെ സമാധാനത്തോടെ വിശ്രമിക്കാനിടയാക്കട്ടെ. ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ചൂടായിരിക്കുന്നു, കാരണം ഇത് ശരീരങ്ങളായിട്ട് നിങ്ങൾക്കറിയാമോ, മനുഷ്യ ശരീരത്തിന്റെ ചൂട് അത്രയും അധികമായിരിക്കുന്നതാണ്. ഇപ്പോൾ നാം പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമുക്കിവിടെയുള്ള രാവിലത്തെ യോഗങ്ങൾ കുറച്ച് ദീർഘിച്ചതായിട്ട്, അതതിന്റെ കാലമായിട്ട്, യഥാർത്ഥത്തിൽ യോഗങ്ങൾ അത്രയും ദീർഘിപ്പിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല, കാരണം അത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ പലപ്പോഴും രണ്ട് മണിക്കൂറുമാകുന്നു. എന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാൽ, ഞാനിത് പിന്നിലായി ഇവിടെ ടേപ്പ് ചെയ്യുകയും ഈ ടേപ്പുകൾ ലോകത്തെല്ലായിടത്തുമായി പോവുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് നാം ദീർഘസമയം രാവിലെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്, കാരണം ഞാൻ ടേപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്നതിനാണ്. അതിനാൽ അവർ, നോക്കൂ, നിങ്ങൾക്കവിടെയുള്ള ആ മുറിയിൽ ടേപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ അത് പുറത്തെല്ലായിടത്തും ലോകത്തിനപ്പുറത്തും പോകുന്നു. ഇപ്പോൾ ഉടനെ തന്നെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം, ഞാൻ ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം, ഞാൻ നാളെ രാവിലെ ചിലപ്പോൾ അരിസോണയിലേക്ക് പോകും, കാരണം എനിക്ക് അവിടെ ഒരു യോഗം കടന്നു വരുന്നുണ്ട്. അങ്ങനെ അത് തെക്കൻ നാടുകൾക്കും അപ്പുറത്തായിരിക്കുന്നു. തെക്കൻ നാടുകളിലെ ജനങ്ങളായ നിങ്ങൾ ജോർജിയയിൽ നിന്നും മിസിസിപ്പിയിൽ നിന്നും കൂടാതെ ടെക്സസും അലബാമയും ആകുന്നു. ഞങ്ങൾ നേരെ അവിടേക്ക് വരികയാണ്, കൂടാതെ ഫ്ലോറിഡ വരെയും നേരെ എത്തുന്നതാണ്. ഇവിടെ നിന്നും ഫീനിക്സിലേക്കും പിന്നെ കാലിഫോർണിയയിലേക്കും നേരെ തിരികെ ഡാലസിലേക്കും, ഒരുപക്ഷെ സാൻ അന്റോണിയോയിലും ഇറങ്ങിയേക്കും. എനിക്ക് തോന്നുന്നത് അതങ്ങനെയായിട്ട് തിരികെ അലബാമയിലേക്കും അതുവഴി ഫ്ലോറിഡയിലേക്കുമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നേരെ അവിടെ വെച്ച് കാണുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. അതെപ്പോഴാണെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വരുന്ന ചൂട് സമയത്ത് കുറച്ച് ദിവസങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതിട്ടിരിക്കുന്നു. എനിക്കൊരു സാമൂഹ്യ യോഗം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്കിലുള്ള നിങ്ങളിൽ പലർക്കും ആ ദർശനം വന്നപ്പോൾ അറിയാം, അതിനെക്കുറിച്ച് സ്കാൻഡിനേവിയൻ രാജ്യത്ത് ആ യോഗങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അതവിടെ ആസൂത്രണം ചെയ്തിരുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ അതിനുശേഷം ഞാൻ ന്യൂയോർക്കിലായിരിക്കുമ്പോൾ ആ ദർശനം വന്നിട്ട് ആ യോഗങ്ങളെല്ലാം എന്തോ ചില കാരണത്താൽ വേണ്ടെന്ന് വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ ചിലരോട് ഞങ്ങൾ ന്യൂയോർക്കിലായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. അവരെല്ലാവരും അത് ഒരേ ദിവസം തന്നെ ആഗ്രഹിക്കുകയും കെട്ടിടം കിട്ടാൻ കഴിയാതെയും വന്നു. അതുകൊണ്ട് അതൊരു സ്വല്പം സ്ഥലം ജൂണിലേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട്. അത് കർത്താവിന്റെ ഇഷ്ടമായിരുന്നേക്കാനിടയുണ്ട്. ഞാൻ വിചാരിക്കുകയായിരുന്നു, അധികം താമസിക്കുന്നതിന് മുമ്പേ ഒരുപക്ഷെ തിരികെ ഇവിടേക്ക് വന്ന് ആ കാഹളനാദങ്ങളെ ഇവിടെ വെച്ച് തന്നെ എടുക്കാൻ കഴിഞ്ഞേക്കും. നോക്കൂ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് ആ കാര്യം എന്റെ ഹൃദയത്തിലായിരുന്നു. അതിനാൽ നാം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നത് അത് തന്നെയായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഹാളിലും മറ്റുമായി ഇരിപ്പിടങ്ങൾ തമ്മിൽ മാറുന്നത് ഞാൻ കണ്ടിരുന്നു. നമുക്ക് ഇരിക്കാൻ വേണ്ടത്രയും സൌകര്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നാം ആ കാഹളങ്ങൾ എടുക്കുമ്പോൾ നാം ഹൈസ്കൂളിൽ വ്യായാമ സ്ഥലം എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് 55,000 ഇരിപ്പിടമുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കൊരവസരം കൂടി ഉള്ളത് എല്ലാവർക്കും ഒരു ഇരിപ്പിടവും നാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായിരുന്ന് കേൾക്കാനും കഴിയും. അല്ലാത്ത പക്ഷം ഇത് ഈ കാഹളങ്ങൾ അവ വളരെ 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 നന്നായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനത് നോക്കിയായിരുന്നു. നോക്കൂ, 6-ാമത്തെ മുദ്രയിൽ എല്ലാ 7 കാഹളങ്ങളും 6-ാമത്തെ മുദ്രയിൽ നാദം പുറപ്പെടുവിച്ചിരുന്നു. നോക്കൂ, അത് ക്രിസ്തുവിന്റെ പരമായ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ഇന്ന് രാത്രിയിൽ രോഗശാന്തിക്ക് മുമ്പായുള്ള യോഗത്തിൽ വളരെ മുഖ്യമായ ഒരു സന്ദേശത്തെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ, കൂടാതെ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വല്പം നേരത്തെ തന്നെ കഴിയുമെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, കാരണം അവിടെ പ്രാർത്ഥനയുടെ ഒരു നിരയുണ്ടായിരിക്കും. ഞാൻ അധികം നീണ്ട സമയം പ്രസംഗിക്കുകയില്ല. എന്നാൽ അവിടെ എന്തോ കുറച്ച് നേരത്തേക്ക് സഭയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാകുന്നു. അതോടൊപ്പം നിങ്ങളെ ഒരു രീതിയിൽ എപ്രകാരം കാര്യങ്ങളെല്ലാം ഈ സമയത്ത് പോകുന്നു എന്നറിയിക്കുന്നതിനുമാകുന്നു. കൂടാതെ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് തിരുവെഴുത്തിൽ കൂടെയുള്ള എന്റെ ഏറ്റവും നല്ല അറിവനുസരിച്ചാകുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ സമയം നിങ്ങൾ എന്നോടൊപ്പം തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളത് കുറിച്ചെടുക്കാനോ നാം വായിക്കുന്നിടത്ത് നിന്ന് അതിന്റെ രേഖ സൂക്ഷിക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ അത് യെശയ്യാവിന്റെ പുസ്തകമാകുന്നു. ഞാൻ യെശയ്യാവിന്റെ 42 മുതൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സഹോദരൻ ഡാവ് ഇന്ന് രാവിലെ സമയം നമ്മുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നതിൽ നാം വളരെ സന്തോഷിക്കുന്നു. നിങ്ങൾ താളുകൾ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഇവിടെ ശിവപോർട്ടിൽ വെച്ച് അദ്ദേഹം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല എന്നവർ കരുതി. അദ്ദേഹത്തിന് തീർച്ചയായും വിശ്വാസമുണ്ടായിരുന്നു. അതേ ശ്രീമാൻ, അദ്ദേഹം നേരെ അതിനപ്പുറത്തേക്ക് ചവിട്ടിക്കയറി. അവിടെ നിന്നും കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അതെ, നോക്കൂ, സഹോദരൻ ഡാവിന് 90 വയസ്സ് പ്രായവും കൂടാതെ ഒരു പരിപൂർണമായ ഹൃദയ തകരാറുമുണ്ട്. അതിനു മേലെയായി അദ്ദേഹത്തിന് ഒരു ഹൃദയ സ്തംഭനവുമുണ്ടായി. അതേ ഡോക്ടർ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ജീവിക്കാൻ എന്തെങ്കിലും വഴി അവർക്കവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത്. സഹോദരൻ ഡോഷ് ഇന്ന് ജീവിക്കുന്നു. ആ ഡോക്ടർ മരിച്ചുപോയി. നോക്കൂ, കാരണം അദ്ദേഹം സഹോദരൻ ഡോഷ് അവിടെ ഇരിക്കുന്നതായി കാണുന്നു. അതുകൂടാതെ 91 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ ഹൃദയരോഗത്തോടും ഹൃദയാഘാതത്തോടും കൂടായിരിക്കുന്നു. അവിടെ വെച്ച് ഞാൻ അവിടേക്ക് പോകുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തെരുവിൽ നടക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തെ പള്ളിയിലും കണ്ടു. അദ്ദേഹം ഒരു ശ്വാസവായുവിന്റെ കൂടാരത്തിനടിയിലായിരുന്നു. ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വീണ്ടും പള്ളിയിൽ കണ്ടുമുട്ടും, എന്നിട്ട് തെരുവിൽ വെച്ച് നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കും. അതിന്റെ തൊട്ടടുത്ത യോഗത്തിൽ തന്നെ ഇവിടെ ഇതാ അദ്ദേഹം നേരെ പിന്നിലായി ഇവിടെ സഭയിലിരിക്കുന്നു. ഞാൻ ലൂയിവില്ലയിലുള്ള ബ്ലൂ ബോർ എന്ന സ്ഥലത്തേക്ക്, അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ എന്റെ കാറിൽ നിന്നിറങ്ങി വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങിയും ഇവിടെ ഇതാ സഹോദരൻ ഡോഷ് വഴിയിൽ കൂടി നടന്നു വരുന്നു. അവിടെയായിരുന്നു അതത്രയും സമ്പൂർണമായിട്ട് അങ്ങനെ കർത്താവ് എപ്രകാരം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം രോഗശാന്തിയെക്കുറിച്ചും മറ്റും സംസാരിക്കാൻ പോവുകയാണ്. കൂടാതെ കുറച്ച് അതിശ്രദ്ധേയമായ കാര്യങ്ങളെയും ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ടേപ്പുകൾ പ്രാപിക്കാൻ കഴിയും. അതിനുശേഷം അവയെ ഓടിക്കുന്നതിന് തയ്യാറായിക്കൊള്ളുക. ഞാൻ യെശയ്യാവിന്റെ 42-ാം അധ്യായത്തിൽ നിന്നും അതിന്റെ 1-7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ മത്തായി 4-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ യെശയ്യാവിന്റെ 42-ാം അധ്യായം നാം വായിക്കാൻ പോവുകയാണ്.
Behold my servant, whom I uphold.
ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുന്നതുവരെ അവൻ തളരുകയില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ
കാക്കും.
നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം യെശയ്യാവ് നൽകിയ പ്രവചനത്തിന്റെ സഫലീകരണത്തിനായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ 4-ാം അധ്യായം ഞാൻ വായിക്കാൻ തുടങ്ങുന്നു. കഴിയുമെങ്കിൽ നമുക്ക് 12-ാം വാക്യം 15-ന് പകരമായി തുടങ്ങാം. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറത്ത് വിട്ട് സെബൂലന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. അതിനാൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ, സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനക്കരയുള്ള നാടും ജാതികളുടെ
ഗലീലയും
ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അന്നുമുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് തന്റെ വായിക്കപ്പെട്ട വചനത്തോട് തന്റെ അനുഗ്രഹങ്ങളെ ചേർക്കാനിടയാകട്ടെ. ഇപ്പോൾ ഇത് വിചിത്രമായ ചെറിയൊരു വിഷയമാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഇതിനെക്കുറിച്ച് അത് പറഞ്ഞിരുന്നു. എന്നാൽ ഞാനിത് ഒരു വിഷയമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചം തിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാം വെളിച്ചം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഇത് നാം സംസാരിച്ചു കൊണ്ടിരുന്നതായ മൂന്ന് വിഷയങ്ങളെ പിന്തുടരുന്നു. അവയിലൊന്ന് ട്യൂസോണിലോ അല്ലെങ്കിൽ ഫീനിക്സിലോ വെച്ചായിരുന്നു. അത് യേശു ബേത്ലഹേമിൽ കൂടെ എന്തുകൊണ്ട് വന്നു എന്നതിന്മേലായിരുന്നു. അതവനായിരിക്കണം, കാരണം അവൻ തന്നെ ബേത്ലഹേമായിരുന്നു. ബേത്ലഹേം BETH ബേത് എന്ന് വെച്ചാൽ ഭവനമാകുന്നു, EL എന്ന് വെച്ചാൽ ദൈവമാകുന്നു, EHEM ഹേം എന്ന് വെച്ചാൽ അപ്പം എന്നാകുന്നു. അപ്പം ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനം. അതിനാൽ ക്രിസ്തുവിൽ ജനിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനമായ ക്രിസ്തുവിൽ ജനിക്കുന്നു. അതിനുശേഷം അവിടെ ദാവീദ് ഒരു മാതൃകയായിട്ട് തന്റെ ജനങ്ങളാൽ അവൻ ബഹിഷ്കരിക്കപ്പെട്ടിട്ട് അഭയാർത്ഥിയായി ഓടുന്ന സമയത്തായിരുന്നു അവൻ തള്ളിക്കളയപ്പെട്ടിരുന്നത്. ബേത്ലഹേം വളയപ്പെടുകയും ഫെലിസ്തീനരുടെ സൈന്യം ബേത്ലഹേമിന് ചുറ്റുമായി പാളയമിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ദാവീദ് ഒരു അഭയാർത്ഥിയായി, അത് ക്രിസ്തുവായ ഇന്നത്തെ സഭയുടെ ഒരു മാതൃകയാകുന്നു. നോക്കൂ, ക്രിസ്തു ഇന്ന് തന്റെ സ്വന്തം സഭയിൽ ഒരു അഭയാർത്ഥിയാകുന്നു. അവർക്ക് ഒരു അഭയാർത്ഥി എന്ന് വെച്ചാൽ എന്തോ തള്ളിക്കളയപ്പെട്ട ഒന്നാകുന്നു. അങ്ങനെ ദാവീദ് ഇവിടെ തള്ളിക്കളയപ്പെടുകയും എന്നിരിക്കലും രാജാവായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു, പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്തിരുന്നു. ഈ സമയത്ത് തന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു അഭയാർത്ഥിയായിരിക്കുമ്പോൾ അവൻ വളരെയധികം വീരന്മാരായ അന്യജാതികളെ കൂടെ എടുത്തിരുന്നു. അവരിൽ ഒരുവൻ ഒരു കുന്തവും അല്ലെങ്കിൽ വാളും കൊണ്ട് ഒരൊറ്റ ദിവസം 800 പേരെ കൊന്നുകളഞ്ഞു. മറ്റൊരുത്തൻ ഒരു കുഴിയിലേക്ക് ചാടി ഒരു മഞ്ഞുള്ള ദിവസം ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. അവർ തുവരപ്പയർ അല്ലെങ്കിൽ ചെറുപയറോ അതുപോലെ മറ്റെന്തോ പറിക്കുകയായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി. എന്നാൽ അവൻ ഒരുവൻ മാത്രം തന്റെ കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ അവിടെ നിന്ന് ഫെലിസ്തീനെ വെട്ടി. അവർ ഗോലിയാത്തിന്റെ സഹോദരന്മാരായ മല്ലന്മാരെയും കൊന്നുകളഞ്ഞിരുന്നു. ധീരതയേറിയ മനുഷ്യർ ദാവീദിനോടൊപ്പം നിന്നു, കാരണം അവൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ അറിഞ്ഞിരുന്നു. മറ്റാരെന്തു പറഞ്ഞാലും അവർ അത് കാര്യമാക്കാതെ അവർ അറിഞ്ഞിരുന്നു ദൈവത്തിന്റെ അഭിഷേകം ദാവീദിന്റെ മേലുണ്ടായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവർ അന്യജാതികളായിരുന്നു. അവർ എത്രയധികം അവനെ തള്ളിക്കളഞ്ഞ് പുറത്താക്കിയാലും അതൊരു കാര്യമായിരുന്നില്ല. എന്നിരിക്കലും അവൻ അധികാരത്തിൽ വരുമെന്ന് അവർ അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം, ഇന്ന് ക്രിസ്തു അഭയാർത്ഥിയായിരിക്കുന്നത് എന്തൊരു മാതൃകയാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, ക്രിസ്തു ഒരു അഭയാർത്ഥിയാണെന്നോ? വേദപുസ്തകത്തിനനുസരിച്ച് ദൈവം നമ്മെ ആ 7 സഭാകാലഘട്ടങ്ങളിൽ കൂടി ഊർജ്ജസ്വലമായി കൊണ്ടുപോയിരുന്നു. ഈ ലവോദിക്യ സഭയിൽ ക്രിസ്തു ഒരു അഭയാർത്ഥിയായി സഭയ്ക്ക് പുറത്ത് തള്ളിക്കളയപ്പെട്ടിട്ട് വീണ്ടും തിരികെ കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, തന്റെ സ്വന്തം സഭയിൽ തന്നെ അവനൊരു അഭയാർത്ഥിയായിരിക്കുന്നു. അവനൊരു അഭയാർത്ഥിയായിരിക്കുന്നതിന്റെ കാരണം അവൻ വചനമാകുന്നു. അവർ വചനത്തെ അകത്ത് കടത്തിവിടുകയില്ല. അവർ മതവിശ്വാസ പ്രമാണങ്ങളെ അതിന് പകരമായി സ്വീകരിച്ചിരിക്കുന്നു. അതിനുശേഷം നാം കണ്ടുപിടിക്കുന്നത് ഈ വലിയ പോരാട്ടത്തിൽ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന ധീരമനുഷ്യർ അന്യജാതികളായിരുന്നു. ബേത്ലഹേം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നാം ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എപ്രകാരം ബേത്ലഹേം യഥാർത്ഥത്തിൽ റാഹാബ് എന്ന വേശ്യയുടെ പുത്രനായിരുന്നു ബേത്ലഹേം കണ്ടുപിടിച്ചത്. അത് ഗോതമ്പിന്റെ കേന്ദ്രവും വളരെ ധാരാളം നല്ല വെള്ളവും അവിടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ പട്ടണത്തെ അവൻ കണ്ടെത്തിയിരുന്നു. ഇത് ബാക്കിയുള്ള നഗരങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതായിരുന്നു. കാരണം പ്രവാചകന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും, ഈ ചെറിയ നഗരത്തിൽ നിന്നും. ദാവീദ് അവിടെ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വലിയ മിടുക്കരായ സഹോദരന്മാരെ ശാമുവൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നതിന് അവിടേക്ക് പോയിരുന്നു. അവരെല്ലാവരും അവിടെ നിൽക്കുകയായിരുന്നു. മഹാന്മാരായ ധീരന്മാരായ മനുഷ്യർ, രാജാവാകുന്നതിനുള്ള ഒന്നാം തരം വിശിഷ്ടതയോടുകൂടിയവരായി കാണപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ഏറ്റവും തള്ളിക്കളയപ്പെട്ടവനായിരുന്നത് ദാവീദായിരുന്നു. അവന്റെ മേലായിരുന്നു എണ്ണ ഒഴിക്കപ്പെട്ടത്. ആ തള്ളിക്കളയപ്പെട്ട നഗരത്തിലായിരുന്നു ക്രിസ്തുവും. അങ്ങനെ തള്ളിക്കളയപ്പെട്ടവരെയാണ് ക്രിസ്തു തെരഞ്ഞെടുക്കുന്നത്. നോക്കൂ, അത് തള്ളിക്കളയപ്പെട്ടവരാകുന്നു. അതിനുശേഷം ഒബേദ് വരുന്നത് നാം കാണുന്നു. അവനുശേഷം ബോവാസ് വരുന്നു. അവിടെ ഇതാ വീണ്ടും ഒരു അന്യജാതി കടന്നു വരുന്നു. അതവൻ റൂത്തിൽ കൂടെ ജനിക്കുകയായിരുന്നു. അവരിൽ നിന്നും ഇസ്സേ ജനിക്കുകയുണ്ടായി. ഇസ്സേയിൽ നിന്നും ദാവീദ് കടന്നു വന്നു. അങ്ങനെ ഒരു ചെറിയ മലയോരത്തെ പശുത്തൊഴുത്തിൽ ദാവീദ് പുത്രനായ അവന്റെ ആത്മീയ പുത്രനായ രാജാക്കന്മാരുടെ രാജാവായ യേശു ക്രിസ്തു കൊണ്ടുവരപ്പെട്ടു. ഇപ്പോൾ അതിനുശേഷം അവൻ ദാവീദ് സ്വയം ഈ നഗരത്തിൽ ജനിച്ചിരിക്കെ അവൻ ഈ ചെറിയ സ്ഥാനത്തേക്ക് കടന്നു വരേണ്ടി വന്നു. ആ സ്ഥലത്തെ ബേത്ലഹേം എന്ന് വിളിച്ചിരുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനം എന്നാകുന്നു. അങ്ങനെ അവൻ തന്റെ ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനമായിരുന്നു. ആ ദിവസം രാവിലെ മലയുടെ മുകളിൽ കിടന്നുകൊണ്ട് ദാവീദ് താഴേക്ക് നോക്കിയപ്പോൾ ഫെലിസ്തീനരുടെ സൈന്യം അതിനെ ഇപ്രകാരം വളഞ്ഞിരിക്കുന്നത് അവൻ കാണുകയും അവന് ചൂടുകൊണ്ട് ദാഹിക്കാനും തുടങ്ങിയിരിക്കണം. അവൻ പറഞ്ഞു, ഓ, എനിക്ക് ഒരു വട്ടം കൂടി ആ കിണറ്റിൽ നിന്നും കുടിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവന്റെ ഏറ്റവും നിസ്സാരമായ ചെറിയ ആഗ്രഹം തന്നെ അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കൽപ്പനയായിരുന്നു. അതുകൊണ്ട് ഇന്നും അത് തന്നെയാകുന്നു അവന്റെ ഏറ്റവും നിസ്സാരമായ ആഗ്രഹം തന്നെ. അല്ലെങ്കിൽ അവന്റെ വചനത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അവനെ സ്നേഹിക്കുന്നവരായ അന്യജാതികളായി നമുക്ക് അതൊരു കൽപ്പനയായിരിക്കണം. കാരണം അവൻ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു എന്ന് നാം അറിയുന്നു. അവൻ എത്ര തള്ളിക്കളയപ്പെട്ടിരുന്നാലും അതൊരു കാര്യമല്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ ഇതപ്പോഴും ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി കഴിഞ്ഞതിനു ശേഷം ഇത് വാഴും. കൂടാതെ അവൻ അധികാരത്തിലേക്ക് വരുന്നു എന്ന് നാം അറിയുന്നു. കാരണം അത് സംഭവിക്കുന്നതിൽ നിന്നും യാതൊന്നും അതിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഇത് ക്രിസ്തുവാകുന്നു, ഇത് അവന്റെ വെളിപാടാകുന്നു. വചനം പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് സംഭവിക്കാൻ പോകുകയാണ്. കാരണം അവൻ വചനമാകുന്നു. കൂടാതെ അവന്റെ ഏറ്റവും നിസ്സാരമായ കൽപ്പനകൾ തന്നെ, അതെത്ര നിസ്സാരമായാലും, അത് വീണ്ടും സ്നാനപ്പെടേണ്ടതിനായാലും, അല്ലെങ്കിൽ അതെന്ത് തന്നെയായാലും, എങ്ങനെയായാലും നാം അത് ചെയ്യുന്നു. ഇതവന്റെ കൽപ്പനയാണ്. അങ്ങനെ ദാവീദിന്റെ ഏറ്റവും നിസ്സാരമായ ചെറിയൊരാഗ്രഹം തന്നെ ആ അന്യജാതികൾക്കൊരു കൽപ്പനയായിരുന്നു. കാരണം അവർ ഇന്നത്തെ അന്യജാതി സഭയുടെ മാതൃകയായിരുന്നു, ധീരതയേറിയ മനുഷ്യർ. നോക്കൂ, ദാവീദിനോടൊപ്പം നിന്നിരുന്ന ആ മനുഷ്യർ, അവർ അന്യജാതിക്കാരായിരുന്നു, എന്നാൽ ധീരന്മാരായ മനുഷ്യരായിരുന്നു. അവർ ഭയമില്ലാത്തവരായിരുന്നു. ഭയം എന്താണെന്ന് അവർക്കറിയുക പോലുമില്ലായിരുന്നു. അവരിൽ ഒരാൾ ഒരു വാളെടുത്ത് 800 പേരെ അവന് ചുറ്റുമായി നിന്നവരെ കൊന്നു കളഞ്ഞു. അവൻ എന്തൊരു മനുഷ്യനായിരിക്കണം! അവരിൽ ഒരാൾ അത് മറ്റൊരുവനായിരുന്നു. ഒരു മിസ്ലിംകാരനായ മനുഷ്യൻ ഒരു നീണ്ട കുന്തവുമായിട്ട് ഓടി വന്നു. അവന്റെ പക്കൽ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആ വടിയെടുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തത്തെ അടിച്ചു വീഴ്ത്തിയിട്ട് ആ കുന്തം തന്നെ എടുത്ത് അവൻ സ്വയം മറ്റവനെ കൊന്നു കളഞ്ഞു. നോക്കൂ, അവരിലൊരു മല്ലന് ഇതുപോലെ 14 ഇഞ്ചോളം നീണ്ട വിരലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 14 ഇഞ്ചോളം നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ കൈമടങ്ങിയിരിക്കുന്നിടത്തോളമാകുന്നു. അത് തുറക്കുക, അപ്പോൾ അത് 28 ഇഞ്ച് നീളമുള്ള കൈയാകും. കൂടാതെ ഒരു കുന്തം നേരെ അവന്റെ മേലേക്ക് ചാടിയിട്ട് അവനെ കൊന്നുകളഞ്ഞു. നോക്കൂ, എന്തുകൊണ്ടാണ്? അവർ ഒരു ധീരനായ മനുഷ്യനായിരുന്നു, ഒരന്യജാതി, ഒരഭിഷിക്തനായവനെ കാത്തുപാലിച്ചിരുന്നു. അവൻ അധികാരത്തിൽ വരുമെന്ന് അവർ അറിഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുവോ, അവർ ദാവീദിനോട് അത്രയും ധീരതയുള്ളവരായിട്ട് അവസാനം ദാവീദ് അധികാരത്തിൽ വന്നപ്പോൾ അവൻ അവരെ പട്ടണങ്ങൾക്ക് അധികാരികളായി നിയോഗിച്ചു. യേശു അത് തന്നെയല്ലേ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? അതേ കാര്യം തന്നെ അവരെ അധികാരികളായി തീർത്തു. അതിനുശേഷം അവിടെ ദാവീദിന് ഒരുവട്ടം ശുദ്ധജലം കുടിപ്പാനുള്ള ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ അവന് അവിടെ ഏതെങ്കിലും ഒരു കെട്ടിക്കിടന്നിരുന്ന പഴയ ചൂടുള്ള വെള്ളമായിരുന്നു കാണും അവൻ കുടിച്ചിരുന്നത്. എന്നാൽ അവൻ ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിലെ തണുത്ത ശുദ്ധജലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയായി. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആ കിണറ്റിൽ നിന്നും ഒരുവട്ടം മാത്രം കുടിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ മനുഷ്യർ അവരുടെ വാൾ വലിച്ചുരിയെടുത്തിട്ട് 15 മൈലോളം ഫെലിസ്തീനുമായി പൊരുതി. അതവൻ അവരോട് ചോദിച്ചതുകൊണ്ടായിരുന്നില്ല, എന്നാൽ അത് അവൻ ആഗ്രഹിച്ചിരുന്നു എന്നവർ അറിഞ്ഞതുകൊണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഫെലിസ്തീനെ വെട്ടിമുറിച്ചുകൊണ്ട് ആ കിണറിനടുത്ത് എത്തിച്ചേർന്നു. അവരിൽ രണ്ടുപേർ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ചെന്ന് തന്റെ തൊട്ടി നിറയെ കിണറ്റിൽ നിന്നും വെള്ളമെടുത്തു. എന്നിട്ട് അവർ അവിടെ നിന്നും അവരുടെ തിരികെയുള്ള വഴിയിൽ പോരാടിക്കൊണ്ടുവന്ന് അത് ദാവീദിന് കൈമാറിക്കൊടുത്തു. ധീരതയെക്കുറിച്ച് ഒന്ന് സംസാരിക്കൂ. ദാവീദ് ആ ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞു, യഹോവേ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചുപോയ ഈ സ്നേഹിതരുടെ കയ്യിൽ നിന്നും ഞാനിത് കുടിക്കുവാൻ എനിക്ക് സംഗതി വരരുതേ. അങ്ങനെ അവൻ അവിടെ ഒരു പാനീയയാഗം കഴിച്ചു. അവനത് നിലത്തെക്കുറിച്ച് യഹോവയ്ക്ക് നിവേദിച്ചു. അവനത് യഹോവയ്ക്ക് കൊടുത്തു. അതിന് യോഗ്യനായവൻ അവനാകുന്നു, ഞാനല്ല. ക്രിസ്തു സ്വയം അതിന്റെ അതേ മാതൃകയായിട്ട് തന്റെ സ്വന്തം നിത്യജീവൻ അവന്റെ തന്നെ ഉള്ളിലായിരുന്നു. ആ അടിയേറ്റ പാറ നമുക്ക് വേണ്ടി പാപയാഗമായി തന്റെ ജീവനെ നിലത്തേക്കൊഴിക്കുകയും അതിനാൽ ഈ വചനത്തിന് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഓ ജാതികളെ, ഞാൻ പറഞ്ഞിരുന്നതുപോലെ എന്നോടൊപ്പം ആർ വാൾ പുറത്തേക്ക് വലിച്ചെടുക്കും? അവൻ ഇന്ന് രാവിലെ ഒരു ശുദ്ധജലം കുടിപ്പാൻ ആവശ്യമായിരിക്കുന്നു. നാം വിഡ്ഢിത്തരം കാട്ടുന്ന ഈ മതസംഹിത പ്രമാണങ്ങളുടെ കെട്ടിനിൽക്കുന്ന പഴയ കിണറ്റിൽ നിന്നുമല്ല. അവൻ യഥാർത്ഥമായ വിശ്വാസം തന്റെ വചനത്തിൽ ആഗ്രഹിക്കുകയും അവരെല്ലാ വചനത്തെയും വിശ്വസിക്കുകയും ചെയ്യും. നമുക്ക് ആ കിണറ്റിലേക്ക് പോയി ഒരു വിശ്രാന്തിക്കായി വെള്ളം കോരി തിരികെ കൊണ്ടുവരാം. ഒരു മതവിശ്വാസ പ്രമാണങ്ങളിലോ സഭാസംഘടനകളിലോ കെട്ടിപ്പെടാതെ കിടക്കുന്ന ഒരാരാധന, എന്നാൽ ഒരു യഥാർത്ഥമായ ആത്മാവിലുള്ള ആരാധന, അവിടെ ക്രിസ്തു നമ്മോടുകൂടെ തന്റെ ജീവിതം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതാകുന്നു. അത് മതവിശ്വാസ പ്രമാണങ്ങളിലോ മറ്റ് വ്യത്യസ്തമായ കാര്യങ്ങളിലോ അല്ല. നമുക്കത് ആ രീതിയിലാക്കി തീർക്കുന്നതിനിടയാക്കാം. ഇപ്പോൾ അടുത്ത കാര്യമെന്നത് ദൈവം എപ്രകാരം ജനങ്ങളുമായിട്ട് സ്വപ്നങ്ങളിൽ കൂടി ഇടപെട്ടിരുന്നു എന്നതാണ്. അത് യോസഫിന്റെ ദിവസങ്ങളിലായിരുന്നു. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്വപ്നമെന്ന് പറയുന്നത് രണ്ടാമതായുള്ള കാര്യമാകുന്നു. അത് ദൈവത്തിന്റെ രണ്ടാമതായുള്ള പ്രവൃത്തിയുടെ രീതിയാകുന്നു. ചില ആളുകൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും, അത് യാതൊന്നും അർത്ഥമാക്കാത്തതാകുന്നു. നിങ്ങൾക്ക് അമിത ഭക്ഷണം കഴിച്ചിട്ട് ദുസ്വപ്നങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് സ്വപ്നം ഒരു രണ്ടാമതായ രീതിയാകുന്നു. നോക്കൂ, എന്നാൽ ദൈവം എന്തിന് തന്റെ സ്വന്തം പുത്രനെ ഒരു രണ്ടാമതായ രീതിയിൽ കൂടി സംരക്ഷിച്ചു? അവൻ യോസഫിന് പ്രത്യക്ഷനായി തന്റെ സ്വന്തം പുത്രന്റെ ക്ഷേമം അവൻ ഒരു രണ്ടാമതായ രീതിയിൽ കൂടി ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പ്രദേശത്ത് ഒരു പ്രവാചകനില്ലായിരുന്നു. അവന് സ്വപ്നത്തിൽ കൂടി പ്രവർത്തിക്കേണ്ടിയിരുന്നു. കൂടാതെ അതൊരു വ്യാഖ്യാനം ആവശ്യമായ സ്വപ്നമായിരുന്നില്ല. കർത്താവിന്റെ ദൂതൻ അവനോട് പറഞ്ഞു, യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അങ്ങനെ സംഭവിച്ചത് ഒരു അസാധാരണമായ കാര്യമായിരുന്നു. യോസഫ് ഒരു നീതിമാനായ മനുഷ്യനായിരിക്കെ അവന് ഇത് അസാധാരണമായിരുന്നു. ദൈവം അസാധാരണമായവനാകുന്നു. അസാധാരണമായത് മനസ്സിലാക്കുന്നത് കഠിനമായ കാര്യമാകുന്നു. ആ കാരണത്താലാണ് ഇന്ന് സത്യത്തെ മനസ്സിലാക്കുന്നത് അത്രയും കഠിനമായ കാര്യമായിരിക്കുന്നത്. അതത്രയും അസാധാരണമാകുന്നു. ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞു ജനിക്കുക എന്നത് വളരെ അസാധാരണമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായും സത്യസന്ധനായും ഉള്ളവനാണെങ്കിൽ ദൈവത്തിന് അപ്പോഴും ഒരു സ്വപ്നത്തിൽ കൂടി പ്രത്യക്ഷനാകാൻ കഴിയും. അത് കാണിക്കുന്നത് നിങ്ങളുടെ പക്കലുള്ളതെന്തും, അത് നിങ്ങളുടെ മനസ്സായാലും അത് നിങ്ങൾക്ക് ചൂളമടിക്കാൻ കഴിയുന്നതായാലും പാടാനും സാക്ഷീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്തായിരുന്നാലും, നിങ്ങളുടെ ജീവൻ മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ അനുവദിക്കുക മാത്രം ചെയ്താൽ ദൈവത്തിനത് ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ സഹോദരൻ നെവിൽ രക്ഷപ്പെടൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എപ്രകാരം മനുഷ്യൻ രക്ഷപ്പെടുന്നു, അതൊരു വിധത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നതായി ഞാൻ ഓർക്കുകയുണ്ടായി. അങ്ങനെ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് വെളിച്ചമെന്ന വിഷയത്തെക്കുറിച്ച് ഇടപെടുന്നതായി എനിക്ക് കാണപ്പെട്ടു. അത് അടുത്ത കാര്യം തന്നെയാകുന്നു. നേരെ മുമ്പോട്ട് പോകുക, ആദിയിൽ എപ്രകാരം ക്രിസ്തുവിന്റെ ജീവൻ പശുത്തൊഴുത്തിൽ തുടക്കമിട്ടിരുന്നു. നമ്മുടെ വിഷയത്തിൽ നാം നേരെ തിരികെ അതിൽ കൂടെ വീണ്ടും കടന്നുപോകുകയാണ്. അദ്ദേഹത്തിന് അതറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഇതാ നേരെ അതേ കാര്യം തന്നെയായിരിക്കുന്നു. നോക്കൂ, തൊട്ടടുത്ത കാര്യം അടുത്തത് അവൻ തന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമ്മളുടെ പക്കൽ ചില കാര്യങ്ങളുണ്ടായിട്ട് അത് നേരെ അതുമായിട്ട് കലർന്നു ചേരുകയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ നേരെ അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ വലിയൊരു വെളിച്ചം, ഇങ്ങനെ മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്ന ജാതികൾക്ക് പ്രകാശമുദിച്ചു. സെബൂലൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും വലിയൊരു വെളിച്ചം, അവർ വലിയൊരു വെളിച്ചം കണ്ടു. ഇപ്പോൾ വെളിച്ചം, ആദ്യമായിട്ട് വെളിച്ചം എന്നത് നാം വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കുന്നത് ഉത്പത്തി 1:3 അത് ദൈവത്തിന്റെ അരുളി ചെയ്ത വചനം വെളിച്ചമുണ്ടാക്കിയതാണ്. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, അത് ഉത്പത്തി 1:3. അങ്ങനെ അവിടെ വെളിച്ചമുണ്ടായി. ഇപ്പോൾ ഓർക്കുക, അങ്ങനെ വെളിച്ചം ദൈവത്തിന്റെ അരുളി ചെയ്ത വചനത്താൽ വരുന്നു. വെളിച്ചം ന്യായീകരിക്കലാകുന്നു, അല്ലെങ്കിൽ അവൻ അരുളി ചെയ്തതായ വിഷയം വെളിച്ചമായിരുന്നു. അങ്ങനെ വെളിച്ചം പറക്കുമ്പോൾ അതതിനെ കാണിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അവിടെ യാതൊരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ, അവിടെ വെളിച്ചമുണ്ടായി. അതൊരു തെളിവാകുന്നു. അതായത് വെളിച്ചം എന്നത് അവന്റെ അരുളി ചെയ്ത വചനത്തിന്റെ ന്യായീകരണമാകുന്നു. അതേ കാര്യം ഇന്നുമാകുന്നു, അവന്റെ അരുളി ചെയ്ത വചനത്തിന്റെ ന്യായീകരിക്കലാകുന്നു. ഇപ്പോൾ നിങ്ങൾ അവന്റെ വചനം ന്യായീകരിക്കപ്പെട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ വെളിപ്പെട്ട് തെളിയിക്കപ്പെട്ട് കാണുമ്പോൾ, അതവന്റെ അരുളി ചെയ്ത വചനത്തിന്റെ വെളിച്ചമാകുന്നു. കൂടാതെ വെളിച്ചമില്ലാതെ യാതൊന്നിനും വെളിച്ചമില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ നിന്ന് യാതൊരു ജീവനുമില്ല. എന്നാൽ അതിന് സൂര്യന്റെ വെളിച്ചത്തിൽ കൂടിയും ഒരു സസ്യശാസ്ത്ര ജീവിതത്തിൽ കൂടിയും അല്ലാതെ വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവപുത്രന് പുറമേയായി യാതൊരു നിത്യജീവനുമില്ല. നോക്കൂ, അവൻ വെളിച്ചമാകുന്നു. ഇപ്പോൾ ഈ വെളിച്ചത്തെക്കുറിച്ച് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി പാഴയും ശൂന്യമായി വരുന്നു എന്ന് നാം കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലും മറ്റും ഇതിനെക്കുറിച്ച് വാദിച്ചുകൊണ്ട്, അതായത് ലോകം കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതാണെന്ന് പറയുകയും വേദപുസ്തകത്തെ അത് പറയുന്നത് തെറ്റാണെന്ന് കുറ്റം വിധിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ ഒരിക്കലും വേദപുസ്തകം ശരിയായി വായിച്ചിട്ടില്ല, അത്രമാത്രം. കാരണം ലോകം എത്ര പഴയതാണെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. കാലഘട്ടം എപ്പോൾ എങ്ങനെ, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ അത് ആദ്യത്തേതാകുന്നു. കൂടാതെ അതൊരു കാലഘട്ടമാകുന്നു. അത് ആ വരിയുടെ അവസാനമാകുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതൊരു പക്ഷേ 100 അല്ലെങ്കിൽ 100 crore അല്ലെങ്കിൽ എന്ത് തന്നെയുമായിരിക്കട്ടെ, അതെങ്ങനെയാണ് അവൻ ചെയ്തത് അതറിയുന്നത് അവനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. നോക്കൂ, അതെന്നെ ആശ്രയിച്ചിരിക്കുന്നില്ല. എന്നാൽ ലോകം, ശരി, ഭൂമി പാഴയും ശൂന്യമായും കിടന്നിരുന്നു. ഭൂമിയുടെ മേൽ ആഴമായിരുന്നു. ദൈവം പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇപ്പോൾ സൂര്യനും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നിലവിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ചന്ദ്രനും അത് തുടർന്ന് 33 അതിനെ വിശദീകരിച്ചു പോകുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇവിടെയുള്ള ലോകം നാം ഉപയോഗിക്കാൻ പോയിരുന്നതായിരുന്നു. അതിനാൽ അത് പരിവർത്തിക്കുകയും അവിടെ മൂടൽ മഞ്ഞും നീരാവിയും ഭൂമിയുടെ മേലായിട്ട് അതിനെ ഇരുട്ടാക്കിയിരുന്നു. അങ്ങനെ ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ഇരുട്ട് മാഞ്ഞു പോകുകയും കാർമേഘങ്ങളില്ലാത്ത ആകാശം കടന്നു വരികയും ചെയ്തു. ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നതിനുള്ള രീതി അതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ അടുത്ത വാക്യം പറയുന്നത്, 4 ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്ന് പേരിട്ടു. ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർപിരിക്കുന്നു. നോക്കൂ, ഇത് വചനമാണ് ഈ വേർപിരിക്കൽ നടത്തുന്നത്. നോക്കൂ, അത് വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നുമാകുന്നു. ദൈവം എല്ലായ്പ്പോഴും അതേ കാര്യം ചെയ്യുന്നു. അതവൻ എന്തെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാകുന്നു അതിപ്രകാരം ഈ പഴയ നക്ഷത്രത്തെ അല്ലെങ്കിൽ എന്തു തന്നെയായാലും ഈ ലോകത്തെ അവന് വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപിരിക്കേണ്ടിയിരുന്നു. അവൻ ഒരു കൂട്ടം ജനങ്ങളെ മാറ്റിക്കൊണ്ട് അവരെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവന് വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനൊരു വ്യക്തിയെ ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപിരിക്കുന്നു. നോക്കൂ, വെളിച്ചം ദൈവത്തിൽ നിന്നും വരുന്നു. കൂടാതെ ഓർക്കുക, വെളിച്ചം അവന്റെ അരുളി ചെയ്ത വചനത്താൽ വരുന്നു. വെളിച്ചമില്ലായിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ അവൻ ആ വെളിച്ചത്തെ ഇരുട്ടിനെ വെളിച്ചത്തിൽ നിന്നും അകറ്റുന്നതിനായി അയച്ചു. വചനത്തിന്റെ കൽപ്പന ആകാശത്തെ തെളിയിച്ചിട്ട് സൂര്യന് പ്രകാശിക്കാൻ കഴിഞ്ഞു. അവന്റെ വചനം തന്നെ ഇന്നും അവിശ്വാസത്തിന്റെ സകല അന്തരീക്ഷത്തെയും എടുത്ത് പിന്നിലേക്കാക്കിക്കൊണ്ട് തെളിയിച്ചു തരുന്നു. ഇന്ന് രാവിലെ സമയം ഈ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 11 കൂടിക്കാഴ്ചകളോളം ഉണ്ടായിട്ട് ഞാൻ അവരോട് സംസാരിച്ചിരുന്നതായി കരുതുന്നു. അത്രയും മോശമായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ഒരു പ്രിയ സുഹൃത്തായ ജിം പൂൾ, അദ്ദേഹത്തിന്റെ മകന് ഹൃദയസ്തംഭനമുണ്ടായി എന്ന് വിചാരിച്ച് അവർ അവനെ ആശുപത്രിയിലേക്ക് പെട്ടെന്നെടുത്തുകൊണ്ടുപോയി. അതൊരു വലിവ് രോഗത്തിന്റെ അവസ്ഥയായിരുന്നു ഈ കുട്ടി അതിലേക്ക് തള്ളിയിട്ടത്. അവന് ശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കുഞ്ഞു ഹൃദയം മേലോട്ടും താഴോട്ടും ഉയരുകയും ശ്വാസം വലിക്കുകയും ശ്വാസം കിട്ടാതെ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് ആ കുട്ടി മരിക്കാൻ പോകുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. അവർ അവനെ ഇവിടേക്ക് എടുത്തുകൊണ്ടുവന്നു. ഞാൻ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറാകുകയായിരുന്നു. അപ്പോഴേക്കും അവർ അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അവന്റെ കുഞ്ഞു കൈ എടുത്ത് പിടിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, എന്താണിത് ചെയ്തതെന്ന് വെച്ചാൽ പൊങ്ങൻ പനി ഈ കുട്ടിയെ ബാധിച്ചിട്ട്, അതായത് ഈ പൊങ്ങൻ പനി ഈ കൊച്ചുകുട്ടിയുടെ മേലേറ്റതായിരുന്നു. നിങ്ങൾ അവനെ ശ്രദ്ധിച്ചുകൊള്ളുക. 2 ഞാൻ അവനെ കാണുന്നതാണ്. അവന് പൊങ്ങൻ പനി മുഴുവനായിട്ട് അവന്റെ ദേഹം മുഴുവനായിരിക്കും. അങ്ങനെ ഇവിടെ ഇതാ അവൻ മുഴുവൻ പൊങ്ങൻ പനിയുമായിട്ടായിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇപ്പോൾ എന്താകുന്നു? ദൈവം ഇരുട്ടിനെ വെളിച്ചത്തിൽ നിന്ന് വേർപിരിക്കുന്നു, അല്ലെങ്കിൽ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നുമാകുന്നു. അവൻ മരണത്തെ ജീവനിൽ നിന്നും വേർപിരിക്കുന്നു. അങ്ങനെ അത് അവൻ തന്റെ വചനത്താൽ ചെയ്യുന്നു. അവന്റെ വചനമാണ് എല്ലായ്പ്പോഴും ഇത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വെളിച്ചം, ശരി, ഇപ്പോൾ വിത്ത് നേരത്തെ തന്നെ ഭൂമിയിലായിരുന്നു. ദൈവം വിത്ത് ഭൂമിയിൽ നട്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യന് ആ വിത്തിന്റെ അടുക്കൽ എത്താൻ കഴിഞ്ഞാൽ അത് വളരാൻ തുടങ്ങും. ആ കാരണത്താലാണ് ഈ കാര്യങ്ങളെ കൊണ്ടുവരാൻ ദിവസങ്ങൾ എടുത്തിരുന്നത്. കാരണം വിത്ത് നേരത്തെ തന്നെ ഭൂമിയിലായിരുന്നു. അതിനുവേണ്ടിയത് എല്ലാമായിട്ട് വെളിച്ചമായിരുന്നു. ആ രീതി തന്നെയാണ് ദൈവത്തിന് ഇന്നുമുള്ളത്. അവന്റെ വിത്ത് നേരത്തെ തന്നെ അവിടെയുണ്ട്. അത് അവന്റെ വചനമാകുന്നു. അതിനുവേണ്ടി ഒരേ ഒരു കാര്യമെന്നത് അതിന്മേൽ വെളിച്ചം പതിയുക എന്നതാണ്. കൂടാതെ അവൻ ആ വെളിച്ചമാകുന്നു. കാരണം അവൻ വചനമാകുന്നു. വചനവും വെളിച്ചവും ഒരേ കാര്യം തന്നെയാകുന്നു. അവിടെയുള്ള ജീവൻ വചനത്തിന്റെ വെളിച്ചമാകുന്നു. നോക്കൂ, അത് ജീവനാകുന്നു. ജീവന്റെ ബീജം വിത്തിനുള്ളിൽ തന്നെ കിടക്കുകയും അതിലുള്ള ജീവനാണ് വിത്തിൽ നിന്നും ജീവനെ പുറത്തേക്ക് മുളപ്പിച്ചു കൊണ്ടുവരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ക്രിസ്തു വചനത്തിലായിക്കൊണ്ട് വചനം അത് ചെയ്യാൻ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ഗോതമ്പ് മണിയിലുള്ള വിത്ത് പോലെ തന്നെയാകുന്നു. അല്ലെങ്കിൽ അത് എന്ത് തന്നെ ആയിരുന്നാലും അത് ഗോതമ്പിനെ അത് ചെയ്യാൻ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യത്തെ ചെയ്യിപ്പിക്കുന്നു. കാരണം അതിന്റെ ഉള്ളിലുള്ള ജീവനാകുന്നു ഇത്. ഇത് മുഴുവൻ ജീവനാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നതിൽ കൂടെ മാത്രം ജീവനാകുന്നു. ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നതിൽ കൂടെ മാത്രം ജീവൻ വരുന്നു. അത് പുസ്തകത്തിൽ ഇപ്രകാരമായിരിക്കുന്നിടത്തോളം അത് അപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയും. എന്നാൽ അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഉത്പന്നത്തെ നിങ്ങൾ വെളിപ്പെട്ട് കണ്ടിരിക്കുകയും അപ്പോൾ അത് വചനത്തിന്മേലുള്ള ആ വെളിച്ചമാകുന്നു. നോക്കൂ, അതാണ് അതിനെ കൊണ്ടുവരുന്നത്. വചനം അപ്രകാരം പറഞ്ഞിരിക്കുകയും അതിനുശേഷം അത് സംഭവിക്കുമ്പോൾ അത് ജീവൻ വെളിച്ചമായിട്ട് വെളിച്ചം ജീവനെ കൊണ്ടുവരുന്നു. വെളിച്ചം ജീവനെ കൊണ്ടുവരുന്നു. ഗോതമ്പ് മണിയെ അവിടെ പുറത്തായി നടുക, അതിനെ അടിത്തറയിൽ കൊണ്ടിടുക, അത് മുഴുവനായി മൂടിയിടുക. അതൊരിക്കലും യാതൊന്നും കൊണ്ടുവരികയില്ല, കാരണം അതിനത് കഴിയുകയില്ല, അവിടെ യാതൊരു വെളിച്ചവുമില്ല. എന്നാൽ വെളിച്ചം അതിൽ പതിഞ്ഞാൽ ഉടനെ തന്നെ അത് ജീവനുള്ള വിത്താണെങ്കിൽ അത് ജീവനെ വളപ്പിച്ചു കൊണ്ടുവരും. അതേ കാര്യം തന്നെ വചനത്തിലാകുന്നു. നോക്കൂ, വചനം ദൈവമാകുന്നു. ജീവൻ അതിന്മേൽ പതിയുമ്പോൾ, അത് വെളിച്ചം അതിന്മേൽ പതിക്കുമ്പോൾ, അത് വചനത്തെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാ കാലഘട്ടവും എല്ലായ്പ്പോഴും അതായിരുന്നു. ഓ, നാം എപ്രകാരം ഈ മഹത്തായ കാര്യങ്ങളെ വിലമതിക്കുകയും എപ്രകാരം വചനം ന്യായീകരിക്കപ്പെടുന്നത് അരുളിച്ചെയ്ത വചനത്തിന്റെ വെളിച്ചവുമായിരിക്കുന്നു. നോക്കൂ, ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. ഇപ്പോൾ അവൻ കൽപ്പിക്കുകയും യാതൊരു വെളിച്ചവും വരാതെയും ഇരുന്നെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അവൻ ശരിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അവൻ ദൈവമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അവിടെ അതുണ്ടാകട്ടെ എന്ന് അവൻ വെറുതെ പറയുകയും അവിടെ യാതൊന്നും ഉണ്ടായതുമില്ല. നോക്കൂ, അതുകൊണ്ട് ദൈവം കൽപ്പിക്കുകയും നാം അത് കാണുകയും ചെയ്യുമ്പോൾ അത് ആ വചനത്തിന്റെ സത്യമാണ് വെളിച്ചമായി പ്രകാശിക്കുന്നത്. നോക്കൂ, അവിടെ വെളിച്ചവും ജീവനുമാകുന്നു. എല്ലാ പ്രാകൃതിക ജീവനും അരുളി ചെയ്ത വചനത്താൽ വരുന്നു. സൂര്യൻ അവന്റെ അരുളി ചെയ്ത വചനമാകുന്നു. അവൻ പറഞ്ഞു, അവൻ ഒരു വലിയ വെളിച്ചത്തെ ആകാശത്തെ പകലിനു വേണ്ടി സൃഷ്ടിക്കുകയും ഒരു കുറഞ്ഞ വെളിച്ചത്തെ രാത്രിക്ക് വേണ്ടിയും ഉണ്ടാക്കി. നോക്കൂ, എല്ലാ പ്രാകൃതിക ജീവനും ദൈവത്തിന്റെ അരുളി ചെയ്ത വചനത്താൽ വരേണ്ടിയിരിക്കുന്നു. ഒരു പൂവിന് ദൈവത്തിന്റെ അരുളി ചെയ്ത വചനം അതിനാൽ പ്രകാശിക്കാതെ അതിന് വളരാൻ കഴിയുകയില്ല. കാരണം സൂര്യൻ, SUN സൂര്യൻ എന്നത് ദൈവത്തിന്റെ അരുളി ചെയ്ത വചനമാകുന്നു. അത് അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ അരുളി ചെയ്ത ജീവനാകുന്നു. ജനങ്ങൾ ഇതും അതും അല്ലെങ്കിൽ മറ്റെന്തും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാലും അതൊരു കാര്യമല്ല. അതപ്പോഴും അതുപോലെ തന്നെ അവശേഷിക്കുന്നു. നിങ്ങൾക്ക് ആ സൂര്യൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് ജീവൻ, പ്രാകൃതിക ജീവന് ദൈവത്തിന്റെ അരുളി ചെയ്ത വചനത്താൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ആത്മീയ ജീവനും നിത്യജീവനും ദൈവത്തിന്റെ അരുളി ചെയ്ത ജീവന്റെ വചനത്താൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. ജീവൻ ഈ സമയത്ത് SON ആയ പുത്രനായിരിക്കുന്നു. അവനിൽ വെളിച്ചമാകുന്നു, അവനിൽ യാതൊരു അന്ധകാരവുമില്ല. കൂടാതെ അവൻ ദൈവത്തിന്റെ അരുളി ചെയ്ത വെളിച്ചമാകുന്നു. അത് ശരിയല്ലേ? ദൈവത്തിന്റെ അരുളി ചെയ്ത വചനം. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് എന്നേക്ക് ദൈവമാകുന്നു. നോക്കൂ, ദൈവത്തിന്റെ വെളിച്ചം അതിന്മേൽ പതിക്കുന്നത് അതിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്നു. അവൻ കൽപ്പിച്ചത് അതിവിടെയാകുന്നു. ഇപ്പോൾ വെളിച്ചം പ്രകാശിക്കട്ടെ. ആമേൻ. വെളിച്ചം പ്രകാശിക്കട്ടെ. വെളിച്ചം എല്ലാ വചനത്തെയും അതിന്റെ ശരിയായ സ്ഥാനത്ത്, അതിന്റെ ശരിയായ കാലത്ത് അതിനെ കൊണ്ടുവരും. ആമേൻ. ഹോ, അതിന്റെ സമയം വരുമ്പോൾ നിങ്ങൾ അത് കാണുക. ചിലപ്പോൾ ആ വിത്ത് ഭൂമിയിൽ നിഷ്ക്രിയമായി മുഴുവൻ തണുപ്പ് കാലത്തുകൂടി അവിടെ കിടക്കുകയും അത് തണുപ്പത്ത് ഗോതമ്പ് വിത്ത് ഭൂമിയിൽ വിതച്ച വിത്ത് കിടക്കുന്നത് പോലെയാകാം. എന്നാൽ സൂര്യൻ നേരെ അതിന്മേൽ എത്തുമ്പോൾ ഓ, അതിന് ജീവിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, അതിന് സൂര്യനെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. ദൈവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദിവസത്തേക്കും വാഗ്ദത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം നേരെ അതിന്മേൽ പതിഞ്ഞ് അതിന്മേൽ പ്രകാശിക്കുമ്പോൾ വചനം പറഞ്ഞിട്ടുള്ളത് എന്താണോ കൃത്യമായും അതിനെ ഉത്പാദിപ്പിക്കും. കാരണം അവൻ തന്നെ വെളിച്ചവും ജീവനുമാകുന്നു. ദൈവത്തിന്റെ വചനം വേദപുസ്തകത്തിൽ കൂടി മാത്രം വരുന്നു. ദൈവത്തിന്റെ വേദപുസ്തകം ദൈവത്തിന്റെ പുത്രന്റെ അച്ചടിച്ച രൂപമാകുന്നു. കാരണം ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപാടാകുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് ദൈവം ക്രിസ്തുവിൽ കൂടെ സ്വയം വെളിപ്പെടുത്തുന്നതാകുന്നു. ക്രിസ്തു വചനമാകുന്നു. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ദൈവം ഇപ്പോഴും ജീവനെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ വചനം ആ വചനത്തിന്മേൽ പ്രകാശിക്കേണ്ടത് ആവശ്യമാകുന്നു. അവൻ പ്രാകൃതിക വെളിച്ചത്തെ സംസാരിക്കുന്നു, അത് ജീവനെ കൊണ്ടുവരുന്നു. ജീവൻ വെളിച്ചത്താൽ മാത്രം വരുന്നു, അത് വചനം വെളിപ്പെട്ടതോ അല്ലെങ്കിൽ ജഡമായതോ ആകുന്നു. വേദപുസ്തകത്തിലുള്ള സകല വാഗ്ദത്തങ്ങളും വെളിപ്പെട്ട് കഴിഞ്ഞത് വചനമായി യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ ജഡമായി വെളിപ്പെട്ടപ്പോഴായിരുന്നു. ദൈവമെല്ലായ്പ്പോഴും മനുഷ്യനിൽ കൂടി പ്രവർത്തിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ അധീനനാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ സ്വല്പം ചൂടായിക്കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ആ ജനലുകളെ താഴെ കാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ ചൂടൊന്ന് കുറയ്ക്കുന്നതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാകാം. ഒരുപക്ഷെ ദ്വാരപാലകന് ചൂട കുറച്ചൊന്ന് താഴ്ത്തുവാൻ കഴിയും. വളരെ പേർക്ക് ചൂട് അനുഭവപ്പെടുന്നത് പോലെ ഞാൻ കാണുന്നു. കൂടാതെ ഇവിടെ നിൽക്കുന്നതും കുറച്ച് ചൂടായിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഓർക്കുക, തണുപ്പിന് പകരം അത് ചൂടായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ചൂട് ഇഷ്ടമാണ്. ചൂട് എല്ലായ്പ്പോഴും വെളിച്ചത്തെയും ജീവനെയും കൊണ്ടുവരുന്നു. അതിനുവേണ്ടി തീ ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ജഡമായി തീർന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. വചനം ജഡമായി തീർന്നപ്പോൾ അത് വെളിപ്പെട്ട് കഴിഞ്ഞു വന്നു. അതിപ്രകാരം വചനമെടുത്ത് ശരിയായ സ്ഥാനത്ത് ശരിയായ തരത്തിലുള്ള ഒരു നിലത്തിടുകയാണെങ്കിൽ അത് മുളച്ചു വരും. വിത്ത് അതിന്റേതായ തരത്തിൽപ്പെട്ടത് ജീവിപ്പിച്ചു കൊണ്ടുവരും. അതുപോലെ വചനം ശരിയായ തരത്തിൽപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് സ്വയം അതിനെ വെളിപ്പെടുത്തി കൊണ്ടുവരും. അത് വെളിച്ചത്തെ കൊണ്ടുവരും, അത് അതിന്മേൽ പൊട്ടിമുളയ്ക്കും. ശരിയാണ്. ദൈവത്തിന്റെ വെളിച്ചത്തെ കൂടാതെ യാതൊരു പ്രാകൃതമായതിനും പ്രാകൃതമായ യാതൊന്നിനും അല്ലെങ്കിൽ ആത്മീയമായതിനും ജീവിക്കാൻ കഴിയുകയില്ല. വെളിച്ചത്താൽ മാത്രമേ അപ്പോൾ ജീവന് വരാൻ സാധിക്കുകയുള്ളൂ. പ്രാകൃതികമായ യാതൊന്നിനും അല്ലെങ്കിൽ ആത്മീയമായ യാതൊന്നിനും ദൈവത്തിന്റെ വെളിച്ചത്തെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ശരി. എന്നാൽ അവൻ നമുക്ക് വെളിച്ചം അയക്കുമ്പോൾ നോക്കൂ, കൂടാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നാം അതിനെ നിഷേധിച്ചു കളയുന്നു. ഇപ്പോൾ അത് അതിന്റെ ദയനീയമായ ഭാഗമാകുന്നു. അത് വെളിച്ചം നമ്മുടെ അടുക്കലേക്ക് അയക്കുമ്പോൾ നാം ആ വെളിച്ചത്തെ തള്ളിക്കളയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് പറയുകയാണ്, സൂര്യൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നത് ഞാൻ നിഷേധിക്കുന്നു, ഒരു സൂര്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവൻ ഒരു അടിത്തറയിലേക്ക് ഓടിപ്പോയിട്ട് വാതിലുകളെല്ലാം അടച്ച് ഇരുട്ടിലിരുന്നു കൊണ്ട് പറയുകയാണ്, സൂര്യൻ എന്ന് പറയുന്ന ഒരു കാര്യമേയില്ല, വെളിച്ചമെന്ന് പറയുന്ന ഒരു കാര്യമേയില്ല. നിങ്ങൾ അപ്പോൾ തന്നെ അറിയും മാനസികമായി ആ മനുഷ്യൻ എന്തോ കുഴപ്പമുണ്ട്. നോക്കൂ, അവനൊരു ഇരുണ്ട അടിത്തറയിലേക്ക് തിരികെ ഓടിപ്പോയിട്ട് ദൈവത്താൽ നൽകപ്പെട്ട വെളിച്ചത്തിന്റെ ആനുകൂല്യങ്ങളെ സ്വീകരിക്കുന്നത് നിഷേധിച്ചു കളയുമ്പോൾ അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. ആ വ്യക്തിക്ക് എന്തോ അവിടെ തെറ്റായിട്ടുണ്ട്. അവനതിന്റെ ചൂട് കിരണങ്ങൾ ആവശ്യമായിരിക്കുന്നില്ല, അതിന്റെ ആരോഗ്യം നൽകുന്ന പദാർത്ഥത്തെ അവൻ ആഗ്രഹിക്കുന്നില്ല. അവനതിന്റെ വെളിച്ചത്തെ അതിൽ നടക്കുന്നതിനാഗ്രഹിക്കുന്നില്ല. അവൻ കൂടുതൽ ഇരുട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മാനസികമായിട്ട് എന്തോ അവന് കുഴപ്പമുണ്ടെന്നും ആ വ്യക്തി പ്രാകൃതമായിട്ടും അത് കാണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാനിത് പറയട്ടെ. അതുപോലെ തന്നെ വേദപുസ്തക വെളിച്ചം ഒരു വ്യക്തിയുടെ നേരെ മുമ്പിലായി പ്രകാശിച്ചു കാണുമ്പോൾ അതിനെ കാണുന്നത് നിരസിച്ചുകൊണ്ട് തിരികെ സഭാസംഘടനകളുടെ മതവിശ്വാസ പ്രമാണങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായി എന്തോ കുഴപ്പമുണ്ട്, എന്തോ തെറ്റായിട്ടവനുണ്ട്. നോക്കൂ, തിരികെ തന്റെ മതസംഹിതകളിലേക്കും വ്യവസ്ഥകളിലേക്കും പോയി വാതിലടച്ചിട്ട് ഇതുപോലൊരു കാര്യം തന്നെയില്ല എന്ന് പറയുന്നു. അത്ഭുതങ്ങളുടെ സമയം കഴിഞ്ഞുപോയിരിക്കുന്നു. ദിവ്യരോഗശാന്തി എന്ന് പറയുന്ന യാതൊരു കാര്യവുമില്ല. ഈ കാര്യങ്ങൾ യാതൊന്നും തന്നെയുമില്ല. അതൊരു അപ്പോസ്തോലിന് വേണ്ടിയായിരുന്നു. ആ മനുഷ്യൻ ആത്മീയമായി ഭ്രാന്തനാണ്. നോക്കൂ, അവൻ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. അവൻ ജനൽമറ താഴേക്ക് വലിച്ചിട്ടിട്ട് അവന്റെ മേൽ കടന്നു വരാൻ കഴിയുമായിരുന്ന പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവന് കഴിയുമെങ്കിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ പിന്നെ ഈ വചനത്തിന്മേൽ പ്രകാശിക്കുന്ന വെളിച്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അപേക്ഷിപ്പീൻ. നോക്കൂ, മനസ്സിലായോ? അവന്റെ വചനത്താൽ ദൈവം നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ദൈവത്താൽ നൽകപ്പെട്ട ഉറവിടങ്ങളെ തള്ളിക്കളയുമ്പോൾ അവൻ എന്തോ അവിടെ കുഴപ്പമുള്ളതായിട്ടുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല സകല വചനത്താലും ജീവിക്കുന്നു. വചനത്തിന്റെ ഒരു ഭാഗവുമായിട്ടല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ അത് നിരസിച്ചു കളയുമ്പോൾ ആ വ്യക്തിക്ക് എന്തോ അവിടെ കുഴപ്പമുള്ളതായിട്ടുണ്ട്. അവന്റെ അനുഭവത്തിന് എന്തോ കുഴപ്പമുണ്ടായിട്ട് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും പിന്നെ അവനെ നിരസിക്കുകയും ചെയ്യുന്നു. അവിടെ ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുള്ളതായി പോയി കഴിഞ്ഞിരിക്കുന്നു. സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ അത് നമുക്കറിയാം. അവനത് തള്ളിക്കളഞ്ഞിട്ട് ഓടി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ട് പറയും, ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും എന്നോട് പറയരുത്, ഞാനതിനെക്കുറിച്ച് യാതൊന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊരു കാര്യമല്ല. അധികം നാളുകളായിട്ടില്ല ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 50 അർബുദ രോഗികളെ കൊണ്ടുവരികയും അതോടൊപ്പം 50 ഡോക്ടർമാരെ അത് സാക്ഷീകരിക്കുന്നതിന് കൊണ്ടുവന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ചാലും ഞാനത് കാര്യമാക്കുകയില്ല, ഞാനത് വിശ്വസിക്കുകയില്ല. നോക്കൂ, ആ വ്യക്തിക്ക് അവിടെ എന്തോ കുഴപ്പമുണ്ട്. അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നിരിക്കലും ആ മനുഷ്യൻ ഒരു ശുശ്രൂഷകനായിരുന്നു. നോക്കൂ, മനസ്സിലായോ? ഒരു ശുശ്രൂഷകനായിരിക്കാൻ സങ്കല്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ സഭാ സംഘടന ദൈവത്തിന്റെ ശക്തികളിൽ വിശ്വസിക്കാത്തതിന്റെ കാരണത്താൽ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ അത് അർത്ഥമാക്കുന്നു എന്ന് വിശ്വസിക്കാത്തതിനാലാകുന്നു. ആ മനുഷ്യൻ അടിത്തറയിലേക്ക് ഓടിപ്പോകുന്നു. ഒരു സഭാസമുദായത്തിന്റെ പഴയ ചീഞ്ഞ വൃത്തികെട്ട മലിനമായ അടിത്തറയിലേക്ക് ഓടിപ്പോയിട്ട് പരിശുദ്ധാത്മാവിന്റെ ജീവൻ നൽകുന്ന ചൂടേറിയ കിരണങ്ങളെ നിരസിച്ചു കളയുന്നു. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അപ്പോൾ ആ വ്യക്തിയിൽ അവിടെ കുഴപ്പമായിട്ട് എന്തോ ഉണ്ടായിരിക്കുന്നു. നോക്കൂ, അവൻ ആ ചീഞ്ഞ ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് ദൈവത്തിന്റെ ജീവൻ നൽകുന്ന വെളിച്ചത്തെക്കാൾ നല്ലത്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ അതിലും വലുതും നിങ്ങൾ ചെയ്യും. ആ വ്യക്തിക്ക് അവിടെ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. അതിനെക്കുറിച്ച് യാതൊരു ചോദ്യവുമില്ലാതെ അവിടെ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. ലോകത്തെങ്ങുമായി നിങ്ങൾ എവിടെയായിരുന്നാലും ഇത് കേൾക്കുന്ന മനുഷ്യരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തെ നിരസിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവമായിട്ട് നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. എന്തോ അവിടെ കുഴപ്പമുണ്ടായിരിക്കുന്നു. നിങ്ങൾ അത് നിരസിച്ച് കളയുന്നു. ഈ കാര്യങ്ങൾ നടക്കാൻ കഴിയാത്തതും സഭയത്തിന്റെ അവസ്ഥയിലെത്തിയിരിക്കുന്നതും ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ കഴിയാത്തതിലും യാതൊരു ആശ്ചര്യവുമില്ല. കാരണം നിങ്ങൾ ആ വചനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നടക്കുകയോ ചെയ്യുന്നില്ല. വേദപുസ്തകം പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം അവിശ്വാസമാകുന്നു. അങ്ങനെ നാം ദൈവത്താൽ നൽകപ്പെട്ട ഈ നാഴികയിലെ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ പിന്നെ ദൈവം ആ നാഴികയിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനത്തെ എടുത്ത് അത് ന്യായീകരിക്കുന്നു. അതിപ്രകാരം അവൻ ഉൽപ്പത്തി 1:3 പറഞ്ഞതുപോലെ വെളിച്ചമുണ്ടാകട്ടെ, അപ്പോൾ വെളിച്ചം കടന്നു വന്നു. അവന്റെ വചനം പുറപ്പെട്ടു പോയി, വെളിച്ചം അതിനെ പിന്തുടരുകയും ഇരുൾ മാറുകയും ചെയ്തു. ഇരുട്ട് ഒരു വശത്തേക്ക് നീങ്ങിപ്പോകുകയും വെളിച്ചം മറ്റേ വശത്ത് പ്രകാശിക്കുകയും ചെയ്തു. അപ്രകാരം തന്നെയാണ് ദൈവം ഇന്ന് ചെയ്യുന്നത്. അവൻ ഈ നാഴികയിലേക്കുള്ള അവന്റെ വചനത്തെ അയക്കുകയും പരിശുദ്ധാത്മാവ് കടന്നുവന്ന് ആ വചനത്തെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അതിന്റെ മതവിശ്വാസ പ്രമാണങ്ങളിലേക്കും സഭാസംഘടനകളിലേക്കും പോകുകയും എന്നാൽ വെളിച്ചം പ്രകാശിക്കുകയും ചെയ്യുന്നു. കാരണം അത് ദൈവത്തിന്റെ വചനമായിട്ട് അവന്റെ വചനം സത്യമാണെന്ന് ന്യായീകരിക്കുന്നതാകുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് കെട്ടിച്ചമച്ചതായ യാതൊന്നുമില്ല. അത് ശരിക്കും തിരുവെഴുത്ത് പ്രകാരമാകുന്നു. ശരി, ഇപ്പോൾ നാം കാണുന്നു, അതായത് വിദ്വാൻമാർ, പഴയകാലത്തെ വിദ്വാൻമാർ ദൈവത്താൽ നൽകപ്പെട്ട യാഥാർത്ഥ്യത്തെ പിന്തുടർന്നിരുന്നു. വെളിച്ചത്തിനു വേണ്ടി അവർ ദൈവത്തിന്റെ വചനം പിന്തുടർന്നിരുന്നു. കാരണം വചനം ജീവനെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അവരെങ്ങനെയാണ് പിന്തുടർന്നിരുന്നത്? ശരി, അവർ ഒരു തരത്തിൽപ്പെട്ട ജ്യോത്സ്യന്മാരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കൂടാതെ നാം സംഖ്യാപുസ്തകത്തിന്റെ 24:17 ബിലയാമിനെ ഒരു പ്രവാചകനായി കാണുന്നു. ബിലയാമും ഒരു തരത്തിൽപ്പെട്ട ജ്യോത്സ്യൻ തന്നെയായിരുന്നു. അവൻ യഥാർത്ഥമായും ഒരു പ്രവാചകനായിരുന്നു. അവനിവിടെ യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പ്രവചിച്ച് പറയുകയുണ്ടായിരുന്നു. അങ്ങനെ ഈ വിദ്വാൻമാർ ദൈവത്തിന്റെ വചനം യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടപ്പോൾ അവർ ദൈവത്താൽ നൽകപ്പെട്ട ആ ചെറിയ അടയാളമായ നിത്യമായ വെളിച്ചത്തിന്റെ ഉറവിടത്തെ പിന്തുടരാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ദിവസത്തെ വിദ്വാൻമാരും മതവിശ്വാസ പ്രമാണങ്ങളാൽ അന്തരാക്കപ്പെട്ടിട്ടില്ലാത്ത അവർ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന അരുളി ചെയ്ത വചനത്തെ ദൈവത്തിന്റെ ശക്തിയുടെ സർവ്വസമ്പൂർണതയിൽ ഈ നാഴികയിലേക്ക് അഭിവൃദ്ധമായി അത് കാണുന്നതുവരെ അതിനെ പിന്തുടരും. അവരത് കാണും. അവർക്കറിയാം അതിവിടെ തിരുവെഴുത്തിലായിരിക്കുന്നു. ദൈവം ഈ ദിവസത്തേക്ക് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എത്രയധികം നക്ഷത്ര നിരീക്ഷണശാലകളും എത്രയധികം മറ്റുള്ള കാര്യങ്ങളും ആ വിദ്വാൻമാരോട് എന്തിന് നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്കതൊരു കാര്യമല്ലായിരുന്നു. 2 വർഷങ്ങൾ അവർ യാത്രയിലായിരുന്നു. അവർ വളരെയധികം രാജ്യങ്ങളെ പിന്നിട്ട് കടന്നുപോയിരുന്നു. അവർ ചോദിച്ചിരുന്നു, കാണും, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഓ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അങ്ങനെ അവർ യെരുശലേമിൽ ചെന്നെത്തിയപ്പോൾ സഭാസംഘടനകളുടെ മുഖ്യ ആസ്ഥാനത്തിന് അതിന്റെ ഉത്തരമുണ്ടായിരുന്നില്ല. അവർ തെരുവുകളിൽ കൂടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവർക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നതിനായി അവർ വചനത്തെ തിരയാൻ തുടങ്ങി. അവർ നക്ഷത്രത്തെ പിന്തുടരുകയും നക്ഷത്രം അവരെ നിത്യമായ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങയുടെ സമ്പൂർണ്ണ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അതുകൊണ്ട് വചനമാണ് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. കൂടാതെ വെളിച്ചമാണ് വചനത്തെ ന്യായീകരിച്ച് കാണിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അവർ വിദ്വാൻമാരായിരുന്നു. ഇന്നത്തെ ജ്ഞാനികൾ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. നിങ്ങളുടെ സകല ശാസ്ത്രകാരന്മാരും കൂടാതെ ചില വലിയ പാണ്ഡിത്യത്തിനെ ആശ്രയിക്കുന്ന നിങ്ങൾ ജനങ്ങളും അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തിനെങ്കിലും അവർ നിങ്ങളോട് ഒരു പരമാണുവിനെ എങ്ങനെ പൊട്ടിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് ജീവൻ തരാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ അരുളിച്ചെയ്ത വചനത്തിനാലല്ലാതെ യാതൊന്നിനും നിങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയുകയില്ല. അവന്റെ അരുളിച്ചെയ്ത വചനത്തിൽ കൂടി മാത്രമാണ് ജീവന് കടന്നു വരാൻ കഴിയുന്നത്. ഒരു പരമാണുവിനെ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത് കൊള്ളാം. അത് നല്ല കാര്യമാണ്. അവർ അതൊരിക്കലും കണ്ടുപിടിക്കരുതെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. എന്നാൽ അവർക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലോകമെന്ന് തൂങ്ങിക്കിടക്കുന്നു. അത് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ഈ ഭൂമിയുടെ വലിയ ഗർത്തങ്ങളെ പൊട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്നും ലാവ പുറത്തേക്ക് കടന്നുവന്ന് ഈ ലോകത്തെ മുഴുവൻ നവചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അതിനെ ഒരു പുതിയ ഭൂമിയാക്കി തീർക്കേണ്ടത് ആവശ്യമാകുന്നു. അവിടെ നീതിമാൻ ദുഷ്ടന്മാരുടെ ചാരത്തിന്മേൽ നടക്കുകയും പാപം എന്നേക്കുമായി മറന്നുപോയിരിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും അതിനെ സ്വയം പുതുക്കുന്നതിന് അതിന്റേതായ വഴികളുണ്ട്. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമി അവന് ജീവിക്കാൻ കൊടുത്തിരിക്കെ അവൻ തന്റെ സ്വന്തം ജ്ഞാനത്താൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അത് എടുക്കുന്നതിന് പകരം അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും എടുക്കുകയും ദൈവം അവന് ജീവിക്കാൻ നൽകിയ ഭൂമിയെ അവൻ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. എന്നാൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഇപ്പോഴും അതെടുക്കുന്നവർ ഒരു പുതിയ ആകാശത്തേക്കും ഒരു പുതിയ ഭൂമിയിലേക്കും വരും. അവിടെ രോഗവും മരണവും ഉണ്ടായിരിക്കില്ല. വെളിച്ചം വെളിച്ചം കർത്താവേ വെളിച്ചത്തെ ഞങ്ങൾ കഴിച്ചു തരണമേ. ദൈവത്തിന്റെ ദൂതന്മാരായിരുന്നു മലമുകളിൽ വെളിച്ചം കാണിച്ചുകൊണ്ട് ആട്ടിടയന്മാരെ ആ നിത്യ വെളിച്ചത്തിലേക്ക് നയിച്ചത്. നോക്കൂ, അത് വെളിച്ചത്താൽ മാത്രം വരുന്നു. ജീവന് വെളിച്ചത്താൽ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. ഇടയന്മാർ അതറിയാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു രാജാവ് ജനിക്കുമ്പോൾ അവർക്ക് പാട്ടും അതുപോലെയുള്ള വലിയ മഹത്തായ കാര്യങ്ങളും ഒരു രാജാവ് ജനിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവൻ അത്രയും രഹസ്യമായി ജനിച്ചിട്ട് അവനൊരു പശുത്തൊഴുത്തിൽ ജനിക്കുകയും മാടുകളും കുതിരകളും തിന്നിരുന്ന പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്നിരിക്കലും അവനൊരു രാജാവായിരുന്നു. അങ്ങനെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഇടയന്മാരോട് സ്തുതിഗീതം ആ വെളിച്ചത്തിൽ പാടുകയുണ്ടായി. ദൂതന്മാർ സ്വയം തന്നെ ദൈവത്തിന്റെ വചനത്തോടൊപ്പം കാണപ്പെടുന്ന വെളിച്ചങ്ങളാകുന്നു. അവരുടെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ രക്ഷിതാവായ ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ ദൂതന്മാരുടെ പക്കൽ വചനമുണ്ടായിരുന്നു. വചനം വെളിച്ചത്താൽ അവരെ നയിക്കുന്നതിന് വേണ്ടി വന്നു. അവർ ദൂതന്മാരുടെ വചനത്തെ നിത്യ വെളിച്ചത്തിലേക്ക് പിന്തുടർന്നു. അവർ ശിശുവിനെ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കാണുകയും അത് ദൂതന്മാർ പറഞ്ഞതുപോലെയുമായിരുന്നു. കാരണം നോക്കൂ, ജീവൻ വെളിച്ചത്താൽ മാത്രം വരുന്നു. ശ്രദ്ധിക്കുക, അവൻ വചനം വെളിച്ചമായി തീർന്നതായിരുന്നു, അല്ലെങ്കിൽ വെളിച്ചമായി കഴിഞ്ഞതായിരുന്നു. ആ തലമുറയിലെ വചനം അവൻ ആ തലമുറയിലെ വചനത്തിന്റെ വെളിച്ചമായിരുന്നു. കാരണം പഴയകാലത്തെ പ്രവാചകന്മാർ അവനെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ ഇതാ അവൻ ദൈവത്തിന്റെ അരുളി ചെയ്ത വചനത്തിന്റെ വെളിച്ചമായി കടന്നുവന്ന് ന്യായീകരിക്കപ്പെടുകയും ചെയ്തു. നോക്കൂ, പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതെല്ലാം അവനിൽ നിവൃത്തിയായിരുന്നു. നോക്കൂ, പ്രവാചകന്മാർ പിന്നിലായി ഇവിടെ വചനത്തോടു കൂടിയായിരുന്നു. അതിപ്രകാരം ദൈവം ആദിയിൽ അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം കടന്നുവന്നതുപോലെയായിരുന്നു. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇപ്പോൾ അവർ അത് അരുളി ചെയ്ത് കഴിഞ്ഞിരുന്നു. വചനം പുറപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ വെളിച്ചമായിരുന്നു. അവൻ എന്തായിരുന്നു? അതിന്റെ നിവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. അവൻ ആ വചനത്തിന്റെ നിവൃത്തിയായിരുന്നു. അവൻ ആ വചനത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അതുകൊണ്ട് ഇന്നും അത് തന്നെയാകുന്നു. ദൈവത്തിന്റെ വചനം അതിന്റെ നാഴികയിൽ നിവൃത്തിയാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാകുന്നു വെളിച്ചം. അത് ദൈവം സ്വയം വെളിപ്പെടുന്നതാകുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രവാചകന്മാർ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരാക്കപ്പെട്ടിട്ട് അവർ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. അവന് അത്ഭുതമന്ത്രി, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. അവിടെയായിരുന്നു അത്. അവൻ എന്തായിരുന്നു? അവൻ വചനത്തെ നിവൃത്തിയാക്കിയ വെളിച്ചമായിരുന്നു. ആമേൻ. വചനത്തെ നിവൃത്തിയാക്കിയ വെളിച്ചം. മത്തായിൽ, വിശുദ്ധ മത്തായിയുടെ 28-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ദാവീദിനാൽ അരുളി ചെയ്ത വചനത്തിന്റെ വെളിച്ചമായിരുന്നു. അതിനെക്കുറിച്ച്, നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല എന്ന് പറഞ്ഞിരുന്നു. മരണം ഇരുട്ടിലാകുന്നു. എന്നാൽ അവൻ മരണത്തിന്റെ മുദ്രകളെ പൊട്ടിച്ച് തകർത്തുകൊണ്ട് അതിലേക്ക് നടന്നു ചെന്നിട്ട് വീണ്ടും തിരികെ കടന്നുവന്നു. അവൻ വെളിച്ചമായിരുന്നു. ന്യായീകരിക്കപ്പെട്ട വചനം, അതായത് മരിച്ചവർക്ക് അവർ മരിച്ചു കഴിഞ്ഞതിനു ശേഷവും ജീവിക്കാൻ കഴിയും, അവനായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അതായിരുന്നു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അത് കാണിച്ചിരുന്ന വെളിച്ചം. യെശയ്യാവ് പറഞ്ഞു, യെശയ്യാവ് 28-ാം അധ്യായത്തിൽ യെശയ്യാവ് തന്നെ അത് പറയുന്നു. അതായത് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം, അവിടെ അല്പം, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. കാരണം വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു ശബത്ത് ഞാൻ അവർക്ക് നൽകുന്നത്. എന്നാൽ ഇതൊന്നും കേൾപ്പാൻ അവർ തയ്യാറായില്ല. അവർ അവരുടെ തലയാട്ടിക്കൊണ്ട് കടന്നുപോയി. എന്നാൽ പെന്തിക്കോസ്റ്റ് നാളെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ജനങ്ങളുടെ മേൽ വീഴുകയും പുരുഷന്മാരും സ്ത്രീകളും മദ്യപിച്ചവരെ പോലെ പെരുമാറുകയും പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിൽ ഇടറി നടക്കുകയും ചെയ്തു. ഈ ജനങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അവരവരുടെ തലയാട്ടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അത് പരിപൂർണമായും വെളിച്ചമായിരുന്നു. പ്രവചനം ചെയ്യപ്പെട്ടിരുന്ന വചനം വെളിപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അത് എല്ലാ കാലഘട്ടത്തിലുമാകുന്നു. വചനം ജഡമായി തീർന്ന് ജീവനിലേക്ക് വരുന്നത് ആ കാലഘട്ടത്തിലേക്കുള്ള വെളിച്ചമാകുന്നു. അവിടെ വചനം വെളിപ്പെട്ട് വരുന്നു. അത് ഉത്പത്തി ഒന്നിൽ ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായതുപോലെയാണ്. ദൈവം ഒരു പുത്രനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പുത്രനുണ്ടായി. യോവേൽ 2:28 ദൈവം അരുളി ചെയ്തു, അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ആ നാടുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഈ കാര്യങ്ങളെല്ലാം അവൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവ് വീണപ്പോൾ അത് ആ വചനത്തിന്മേലുള്ള വെളിച്ചമായിരുന്നു. വചനം വെളിപ്പെട്ടപ്പോൾ അത് വെളിച്ചമായി തീർന്നു. വചനം വെളിച്ചമാകുന്നു. നാം പിന്തുടരേണ്ടതായ വെളിച്ചം അവനാകുന്നു. അവൻ ഒരുവൻ മാത്രം വെളിച്ചമാകുന്നു. ദൂതന്മാർ വെളിച്ചം കണ്ടിട്ട് അവന്റെ അടുക്കലേക്ക് അതിനെ പിന്തുടർന്നു. ഇപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലുമാകുന്നു. ദൈവം ഓരോ കാലഘട്ടത്തേക്കും അത്രയും അധികം അവന്റെ വചനത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും ആരെയെങ്കിലും വചനത്തെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ വെളിച്ചത്തെ കാണിക്കുന്നതിനായി അയക്കുന്നു. അതായത് ഓരോ കാലഘട്ടത്തിലും അതേ കാര്യം തന്നെ അത് ചെയ്തിട്ട് എല്ലായ്പ്പോഴും അത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞിരുന്നതുപോലെ അവൻ പ്രവാചകന്മാരുടെയും വിശുദ്ധ ശക്തിയുടെയും ദൈവകൽപ്പിതമായ എല്ലാത്തിന്റെയും നിവൃത്തിയാക്കലായിരുന്നു. ഈ പ്രവാചകന്മാർ ചെറിയ ദേവന്മാരായിരുന്നു. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ അടുക്കൽ എത്തുമ്പോൾ യേശു സ്വയം അതിനെക്കുറിച്ച് അവർ ദേവന്മാരാകുന്നു എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്കതറിയാം. അവൻ പറഞ്ഞു, നിങ്ങളുടെ ന്യായപ്രമാണം പറയുന്നില്ലേ, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പിൻകാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ചുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പറഞ്ഞ് എങ്ങനെ ദോഷം വിധിക്കാൻ കഴിയും? നോക്കൂ, അതേ ദൈവം തന്നെ സ്വയം പ്രവാചകന്മാരിൽ കൂടെ ആ വചനത്തെ സംസാരിക്കുകയും അവൻ തന്നെ ആ അരുളി ചെയ്ത വചനത്തിന്റെ വെളിപ്പെടുത്തലുമായിരുന്നു. ഒരു പ്രവാചകനെ ഒരു ദേവനെന്ന് വിളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ അതേ കാര്യമായിരിക്കെ നിങ്ങൾക്കെങ്ങനെ അവനെ ദോഷം വിധിക്കാൻ കഴിയും? അവൻ ദൈവപുത്രനായിരുന്നു. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കും. അവൻ ദീർഘകാലമായി വാഗ്ദത്തം ചെയ്യപ്പെട്ട് ലോകം കാത്തിരുന്നതായ മസീഹ അവനായിരുന്നു. അവൻ മസീഹയുടെ വാഗ്ദത്തം വെളിപ്പെട്ടതായിരുന്നു. അവരവിടെ നിൽക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്നെ ദോഷം വിധിക്കാം. നോക്കൂ, എന്നാൽ നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക. ഞാൻ ആരാകുന്നു എന്ന് അവ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ആരാകുന്നു എന്ന് അവ നിങ്ങളോട് പറയും. നിങ്ങൾ നോക്കൂ, അവർ ജീവിച്ചിരുന്നതായ ആ കുരുടാക്കപ്പെട്ട ഇരുണ്ട നാഴികയെ അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ എങ്ങനെ അതായിരിക്കാൻ കഴിയും? അവൻ നേരെ അവിടെയുള്ള ബേത്ലഹേമിൽ ജനിച്ചിരിക്കെ അവൻ എങ്ങനെ ഏതെങ്കിലും ദൈവപുത്രനാകാൻ കഴിയും? വചനം അത് ആ രീതിയിൽ വരുമെന്ന് അവർക്കറിയാൻ മാത്രം കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തുകൊണ്ട് അവന്റെ പിതാവായ യോസഫ് ഒരു മരപ്പണിക്കാരനാകുന്നു, അവന്റെ അമ്മ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ അവൻ നിയമാനുസൃതമല്ലാതെ ജനിച്ചവനാണെന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, എന്നിരിക്കലും ദൈവത്തിന്റെ വചനം അത് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ഞാൻ ആരാകുന്നുവെന്ന് അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവയാണ് എനിക്ക് സാക്ഷ്യം പറയുന്നത്. അത് ഈ തിരുവെഴുത്തുകളാകുന്നു. എങ്കിലവൻ എന്തായിരുന്നു? ദൈവത്തിന്റെ വെളിച്ചമായിരുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവൻ പറഞ്ഞതിൽ യാതൊരു ആശ്ചര്യവുമില്ല. ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറയുക മാത്രമല്ല, എന്നാൽ അവൻ പറഞ്ഞു, നിങ്ങൾ വെളിച്ചമാകുന്നു. അവന്റെ വചനം നിങ്ങളിലായിട്ട് അത് സ്വയം സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ശ്രദ്ധിക്കുക, ഓരോ കാലഘട്ടത്തെയും വെളിച്ചം അതുപോലെ തന്നെ വെളിപ്പെടുകയുണ്ടായി. എങ്കിൽ നമ്മുടെ സമയം തീരുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത് തള്ളിക്കളഞ്ഞത്? അവർക്കെങ്ങനെ അത് ചെയ്യാൻ കഴിയും? അവർ വായിച്ചിരുന്ന അവരുടെ തന്നെ വേദപുസ്തകം അവരുടെ മുമ്പിൽ വെളിപ്പെട്ടിരുന്നു. ഇപ്പോൾ ശരിക്കും നന്നായി ഇത് പഠിക്കുക. ഇപ്പോൾ ഓർക്കുക, ഞാൻ വളരെയധികം ജനങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അതിവിടെയുള്ള 400-500 പേരോടല്ല, എന്നാൽ ആയിരക്കണക്കിന് ജനങ്ങളോട് സംസാരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നിർത്താം. നിങ്ങളുടെ ടേപ്പ് റെക്കോർഡുകൾ നിർത്തിയിട്ട് ഈ ചോദ്യം ചോദിക്കുക. മതഭക്തിയുള്ള മനുഷ്യർ, നല്ലവരായ മനുഷ്യർ, എന്തുകൊണ്ട് യോസഫ് തന്നെ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തു? നോക്കൂ, എന്തുകൊണ്ട്? കാരണം അവർ ഒരിക്കലും തിരുവെഴുത്ത് ശോധന ചെയ്തില്ല. പുരോഹിതന്മാർ എന്തിനാണ് ചോദ്യം ചെയ്തത്? അവർ ചെയ്യാതിരുന്നതിനൊരു കാരണമുണ്ട്. അവർ അത് അറിഞ്ഞിരുന്നു. നിക്കോദിമസ് അത് നന്നായി വെളിപ്പെടുത്തിയിരുന്നു. അവൻ പറഞ്ഞു, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല. ഞങ്ങൾ അതിനെ കുറിച്ച് അറിവുള്ളവരാകുന്നു. എന്നാൽ എന്തായിരുന്നു ഇത്? അവരുടെ ആചാരമര്യാദകൾ അവരെ അത് ചെയ്യുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. എങ്കിൽ പിന്നെ അവർ എന്തുകൊണ്ടാണ് മസീഹായെ തള്ളി പറഞ്ഞത്? അവർ വെളിച്ചത്തെ എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? വചനം നിവൃത്തിയാകാൻ പോകുന്നത് ഇവിടെ ഇതാ എത്തിയിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നിവൃത്തിയായിരിക്കുന്നു എന്ന് വചനം വെളിപ്പെട്ട് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഇന്നത്തെ ദിവസവുമായി താരതമ്യപ്പെടുത്തി നോക്കുക. നോക്കൂ, വചനത്തിൽ അത് സംഭവിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ പിന്നെ ആ മനുഷ്യർ എന്തുകൊണ്ടത് തള്ളിക്കളഞ്ഞു? അതും ഉപദേഷ്ടാക്കന്മാർ. കാരണം അവർ മറ്റൊരു വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിച്ചിരുന്നതിനാലായിരുന്നു. അതായിരുന്നു അത്, അവർ ഒരു മറ്റൊരു വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിച്ചിരുന്നു. അതേ കാര്യം തന്നെയാണ് അവർ ഇന്നും ചെയ്യുന്നത്. അവർ ജീവിക്കുന്നത് അവരത് തിരസ്കരിച്ചു കളഞ്ഞതിന്റെ കാരണം അവർ മറ്റൊരു വെളിച്ചത്തിന്റെ അതിപ്രഭയിലായിരുന്നതിനാലാണ്. നോക്കൂ, അവർ മോശം എന്താണോ പറഞ്ഞിരുന്നത് അതിന്റെ അതിപ്രഭയിൽ അവർ ജീവിച്ചിരുന്നു. അങ്ങനെ അവർ അത് അവകാശപ്പെട്ടിരുന്നു. അവർ ജീവിച്ചിരുന്നത് കടന്നുപോയി കഴിഞ്ഞിരുന്ന മറ്റൊരു കാലഘട്ടത്തിന്റെ അതിപ്രഭയിലായിരുന്നു. ആ കാരണത്താലാണ് യഥാർത്ഥത്തിൽ ഇന്ന് സന്ദേശവും, അതായത് യേശുക്രിസ്തു അനന്യനാകുന്നു എന്ന സന്ദേശം തള്ളിക്കളയപ്പെട്ടത്. കാരണം ജനങ്ങൾ മറ്റുള്ള കാലഘട്ടങ്ങളുടെ അതിപ്രഭയിൽ ജീവിക്കുന്നതിനാലാണ്. അതേ കാരണത്താൽ അവർ അത് നിരസിച്ചു കളയും. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, വെബ്സ്റ്റർ അതിനെക്കുറിച്ച് പറയുന്നത്, അതായത് അതിപ്രഭ എന്ന് പറയുന്നത് ഒരു തരത്തിൽപ്പെട്ട കള്ള വെളിച്ചമാണ്. ഒരു അതിപ്രഭ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത വെളിച്ചമാകുന്നു. അതെന്തും കണ്ണഞ്ചിക്കുന്നതാണ്. അത് വഴിയിൽ ഒരു മരീചിക പോലെയാകുന്നു. നിങ്ങൾ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങൾക്ക് മുമ്പായി അത് നോക്കിക്കാണാവുന്നതാണ്. സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ പതിക്കുമ്പോൾ അതൊരു വെളിച്ചത്തെ പ്രതിഫലനം ചെയ്തിട്ട് അതൊരു മരീചിക പോലെയാകുന്നു. അത് കാഴ്ചയിൽ വഴിയിൽ മുഴുവനും വെള്ളമുണ്ടെന്ന് തോന്നിപ്പിക്കും. എന്നാൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ യാതൊന്നും ഉണ്ടായിരിക്കില്ല. അത് വെറും വ്യാജമായ കാര്യമായിട്ട് ഒരു മരീചികയാകുന്നു, ഒരു യഥാർത്ഥ വെളിച്ചത്തിന്റെ അതിപ്രഭയാകുന്നു. അത് തന്നെയാണ് ഇന്ന് പിശാച് ചെയ്യുന്നത്. അത് ജനങ്ങളെ ഒരു മരീചിക കാണിക്കുകയാണ്. ഒരു സഭാസമിതി, ഒരു സഭാ സംഘടനകളുടെ കൂട്ടം, അതൊരു ദിവസം വ്യാജമായി പരിണമിക്കും. എന്തുകൊണ്ടാണെന്നാൽ അവിടെ ഒരു യഥാർത്ഥ വെളിച്ചം പ്രകാശിക്കുന്നതിന്റെ കാരണത്താലാകുന്നു. ആ യഥാർത്ഥ വെളിച്ചം പ്രകാശിക്കുകയില്ലായിരുന്നെങ്കിൽ ഒരു മരീചികയ്ക്ക് അവിടെ ഉണ്ടാകാൻ കഴിയില്ല. യഥാർത്ഥ വെളിച്ചം പ്രകാശിക്കുന്നു. അതിനാൽ അവർ മറ്റൊരു കാലഘട്ടത്തിന്റെ അതിപ്രഭയിൽ അവർ ജീവിക്കുകയും അത് മറ്റൊരു കാര്യമായിട്ട് അത് സംഭവിച്ചു കഴിയുകയും കടന്നുപോകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു അതിപ്രഭയായ ഈ മരീചിക വ്യാജമാകുന്നു. അത് സൂര്യന്റെ ഒരു അതിപ്രഭയാകുന്നു. അതുകൊണ്ട് അപ്രകാരമാണ് അവർ അതേ കാര്യങ്ങളെ ചെയ്തത്. ഒരു യഥാർത്ഥ വെളിച്ചത്തിന്റെ വ്യാജമായ ഒരു അതിപ്രഭയാകുന്നു. ഇപ്പോൾ അവൻ സത്യമായ വെളിച്ചമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൻ വെളിച്ചമായിരുന്നു. അവൻ വെളിച്ചമായിരുന്നുവെന്ന് എന്തുകൊണ്ടാണ് അവർ അറിഞ്ഞത്? അവൻ വെളിച്ചമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? എന്തുകൊണ്ടാണെന്നാൽ അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനം അവനിൽ കൂടെ വെളിപ്പെട്ടതിനാലാകുന്നു. അതുകൊണ്ട് അവൻ ആ അരുളി ചെയ്ത വചനത്തിന്റെ വെളിച്ചമായിരുന്നു. ആമേൻ. ഓ, അതെന്നെ മിക്കവാറും തന്നെ ഒരു പെന്തിക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് ഒച്ചവെക്കലിനിടയാക്കി കളയും. ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു അതിപ്രഭ, ഒരു അതിപ്രഭയിൽ ജീവിക്കുക. എന്നാൽ സത്യമായ വചനം ജീവിക്കുമ്പോൾ അതാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളതായ വെളിച്ചം. ഇപ്പോൾ ആദിയിൽ ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അതെ, ശരിയെന്നാൽ അവിടെ മറ്റെന്തെങ്കിലും പ്രത്യക്ഷമായിരുന്നെങ്കിൽ നോക്കുക, അത് വെറും ഒരു മരീചികയായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? നോക്കൂ, ദൈവം അത് കൽപ്പിച്ച് അരളി ചെയ്താലും അത് ഉണ്ടാക്കുകയില്ലായിരുന്നു. ഇല്ല, അത് ഉണ്ടാക്കുകയില്ലായിരുന്നു. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരളി ചെയ്യുകയും അവിടെ കൂടുതൽ മൂടൽ മഞ്ഞ് കടന്നു വരികയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? നോക്കൂ, അത് പിന്നെ വെളിച്ചമായിരിക്കാൻ കഴിയുകയില്ല. എന്നാൽ വെളിച്ചം വന്നതിന്റെ കാരണം അത് അവന്റെ വചനം വെളിപ്പെട്ടതായിരുന്നു. അങ്ങനെ ഇന്ന കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ട് നിങ്ങളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയും ചെയ്യുമ്പോൾ എന്താകുന്നു അത്? അത് ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള വെളിച്ചമാകുന്നു. അത് വചനം വെളിച്ചമായി തീർന്ന് സ്വയം വെളിപ്പെടുന്നതാകുന്നു. ഇപ്പോൾ അവർ ചോദിക്കും, നാം ആരാകുന്നുവെന്ന് നിങ്ങൾ എന്തു പറയുന്നു? എന്തുകൊണ്ട്? അവർ പറഞ്ഞു, നീ നിന്നെ തന്നെ, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട്? നീ ഒരു ശമരിയക്കാരനാകുന്നു, നിനക്ക് നിന്റേതായ ശരിയായ തലയ്ക്ക് സ്ഥിരതയില്ല. ശരി, നിങ്ങൾ ശ്രമിക്കും. അവർക്ക് പറയാൻ കഴിയും, നീ പാപത്തിൽ ജനിച്ചവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ കൂട്ടങ്ങളിൽ നിന്റെ തിരിച്ചറിയലിന്റെ യാതൊരു രേഖയും ഞങ്ങളുടെ പക്കലില്ല. എന്തുകൊണ്ട്? നിനക്ക് ഭ്രാന്താകുന്നു, നിനക്കൊരു പിശാചുണ്ട്. നോക്കൂ, അവർ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ല. എന്നാൽ അവൻ യഥാർത്ഥത്തിൽ കലർപ്പില്ലാത്ത ദൈവത്തിന്റെ സത്യമായ വെളിച്ചം പ്രകാശിക്കുകയായിരുന്നു. എന്നാൽ അതിപ്രഭ അവരുടെ കണ്ണുകളെ കെടുത്തിക്കളഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വഴികാട്ടിയായി മോശയുണ്ട് എന്നവർ പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും അറിഞ്ഞിരുന്നേനെ. അതുപോലെ തന്നെ നിങ്ങൾ യേശുവിനെയും അവന്റെ വേദപുസ്തകത്തെയും വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ നാഴിക നിങ്ങൾ അറിയുമായിരുന്നു. അവർ പറയും, കൊള്ളാം, ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു. കൊള്ളാം, ശരിയാണ്. നിങ്ങൾ അതായിരുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ഈ ദിവസത്തേക്കുള്ള പ്രവൃത്തികളെ അറിയുമായിരുന്നു. നോക്കൂ, നിങ്ങൾ അതറിയുമായിരുന്നു. യേശു പറഞ്ഞു, പ്രവാചകന്മാരെല്ലാം എന്നെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ അറിയുമായിരുന്നു. എന്റെ പ്രവൃത്തികൾ അത് തിരിച്ചറിയിക്കുന്നു. ഞാൻ ചെയ്യുമെന്ന് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെന്നെ അവിശ്വാസത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? അങ്ങനെ അവർ അപ്പോഴും അത് കണ്ടിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? അവരുടെ കണ്ണുകൾ അതിപ്രഭയാൽ കെട്ടുപോയിരുന്നു. നോക്കൂ, മറ്റേതോ കാര്യത്തിന്റെ അതിപ്രഭയെ അവർ അരുളി ചെയ്ത സത്യവചനം എന്തായിരുന്നോ അതായിട്ട് അവർ എടുത്തിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവർ ആ വചനത്തെ വിശ്വസിച്ചിരുന്നു എന്നവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ആചാരമര്യാദകൾ അവരുടെ മുഖങ്ങളെ സത്യവചനത്തിൽ നിന്നും ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലേക്ക് തിരിച്ചു കളഞ്ഞിരുന്നു. ആ കാരണത്താൽ അവർക്ക് യഥാർത്ഥമായ കാര്യത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ അത് ഇന്നുമായിരിക്കുന്നു. അതുപോലെ തന്നെ അതെല്ലാ കാലഘട്ടങ്ങളിലുമായിരിക്കുന്നു. നോക്കൂ, സത്യമായ വചനം പ്രകാശിക്കുകയും അവർ അത്രമാത്രം ആചാരമുറക്കാരായി കഴിഞ്ഞിട്ട് അവർക്ക് ആ വചനം കാണാൻ കഴിയാതെയായി പോകുന്നു. അവരൊരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലേക്ക് നോക്കുകയും അവർ അന്ധരായിത്തീരുകയും ചെയ്യുന്നു. ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭ നിങ്ങളെ അന്ധരാക്കി കളയും. അതിനൊരു വലയം അതിന് ചുറ്റുമായി ഉണ്ട്. അത് നിങ്ങളെ അന്ധരാക്കി കളയും. യേശു പറഞ്ഞു, നിങ്ങൾ കുരുടരാകുന്നു, കുരുടരെ വഴി നടത്തുന്നു. അവൻ ആരായിരുന്നുവെന്ന് കാണുന്നതിന് അവർക്ക് കാണാൻ കഴിയേണ്ടിയിരുന്നു. എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവർ ആ അതിപ്രഭയിൽ ജീവിച്ചിരുന്നതിനാലായിരുന്നു. ഒരു അതിപ്രഭ, ഞാൻ പറഞ്ഞിരുന്നതുപോലെ, ഒരു വ്യാജ വെളിച്ചമാകുന്നു, ഒരു മരീചികയാകുന്നു, ഒരു സത്യമായ വെളിച്ചത്തിന്റെ വ്യാജമായ ധാരണയാകുന്നു. അതെന്തോ അതുപോലെ കാണപ്പെടുന്നതിനായി സങ്കല്പിക്കപ്പെടുന്ന ഒരു കാര്യമാകുന്നു. എന്നാൽ അതാകുന്നില്ല. ഇപ്പോൾ അവർക്കതിന്റെ വ്യത്യാസം പറയാൻ കഴിയുന്നതിന്റെ ഒരേ ഒരു വഴി എന്നത്, യേശു അവൻ ആരായിരുന്നുവെന്ന്, അതായത് അവൻ വെളിച്ചമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു കൊടുത്ത അതേ കാര്യങ്ങളുടെ കാരണത്താലായിരുന്നു. അവർ വെളിച്ചത്തിലായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ഒരു നിമിഷം ഇവിടെ നിർത്തിയിട്ട് അപ്പോൾ വെളിച്ചത്തിൽ ആരായിരുന്നു എന്നുള്ളതിനെ പരിഗണിക്കാം. ഇപ്പോൾ ഇന്ന് ആ കാലത്തെ സഭക്കാരായ മനുഷ്യർ ഇതുപോലൊരു ലക്കില്ലാത്ത തെറ്റ് ചെയ്തുവെങ്കിൽ തീരെ അനിഷ്ടമായ ഒരു കാര്യമാണ് അവർ ചെയ്തിരുന്നത്. എങ്കിൽ സഹോദരന്മാരെ, ഈ വെളിച്ചം എന്താണെന്ന് പരിഗണിക്കുന്നതിനായി നാം നിർത്തിയിട്ട് നോക്കുന്നതിനുള്ള സമയമായിരിക്കുന്നില്ലേ ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇതുപോലൊരു സാഹസികപരമായ തെറ്റ് ചെയ്യാൻ നമുക്കിടയാകാതിരിക്കട്ടെ. എന്നാൽ നിങ്ങളത് ചെയ്യുന്നു. നിങ്ങളത് നേരത്തെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, എന്നിട്ട് ആ സമയത്ത് അന്നവർ ആയിരുന്നതുപോലെ തന്നെ അതിനെക്കുറിച്ചൊന്നും അറിയാതെയും ഇരിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം നിർത്തിയിട്ട് ഈ ദിവസത്തെക്കുറിച്ച് വചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവർ നിന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ ഇവിടെ ഇതാ അവൻ അക്ഷരം പ്രതി അവൻ എന്ത് ചെയ്യുമെന്ന് വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവനത് നിവൃത്തിയാക്കുന്നു. കൂടാതെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതുപോലെ അവൻ അവരോട് ആഹ്വാനം ചെയ്തിരുന്നു. നോക്കൂ, നോക്കൂ, ഞാൻ നിങ്ങളെ വചനത്തിലേക്ക് നോക്കുന്നതിനെ ആഹ്വാനം ചെയ്യുന്നു. ഇത് ആ നാഴിക തന്നെയല്ലേ എന്ന് തിരുവെടുത്ത് ശോധന ചെയ്ത് നോക്കുക. നോക്കൂ, തിരുവെടുത്ത് ശോധന ചെയ്യുവിൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവ ഇന്നത്തെ ഈ പ്രവർത്തികളെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രവർത്തികൾ സ്വയം തന്നെ അത് ചെയ്തിരിക്കുന്നു എന്ന് സാക്ഷീകരിക്കുന്നു. കൂടാതെ അത് അപ്രകാരം നടന്നിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് അത് ആ നാഴികയിലേക്കുള്ള വെളിച്ചമാകുന്നു. ദൈവത്തിന്റെ വചനം അപ്രകാരം പറയുന്നു. നിങ്ങളുടെ ആചാരമര്യാദകളും അതുപോലെയുള്ള കാര്യങ്ങളും അതെന്താണെന്ന് കൃത്യമായി വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ തല കുലുക്കിക്കൊണ്ട് അവിടെ നിന്നും നടന്നുപോയി. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവിടെയാണ് അവർ ചെന്നെത്തിയിരിക്കുന്നത്. അവരത് വിശ്വസിക്കുകയില്ല. അവർ തല കുലുക്കിക്കൊണ്ട് പോയി കളയും. മാന്യരായ മനുഷ്യരെ, നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടോ? കൂടാതെ സഹോദരന്മാരെ, നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ മുമ്പിൽ ന്യായീകരിച്ച് കാണിക്കുന്ന അതേ കാര്യത്തെ നിങ്ങൾ നിരസിച്ചു കളയുമ്പോൾ നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആചാരമര്യാദകളുടെ ഛർദിയിലേക്ക് തിരികെ പോകുകയല്ലേ ചെയ്യുന്നത്? സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെ പോലെയാകുന്നു. ആദ്യത്തെ വട്ടം അത് അതിനെ രോഗിയാക്കിയെങ്കിൽ രണ്ടാമത്തെ വട്ടവും അത് തന്നെ ചെയ്യും. കത്തോലിക്ക സഭ സംഘടന രൂപീകരിച്ച് ആദ്യത്തെ സഭാസമ്മതമായ സംഘടനയുണ്ടാക്കി സഭയിൽ അസുഖം കൊണ്ടുവന്നെങ്കിൽ, അതുപോലെ തന്നെ ലൂഥറൻകാരും മെത്തഡിസ്റ്റുകാരും ബാക്കിയുള്ളവരെല്ലാം, ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും പെന്തക്കോസ്റ്റുകാരും അത് തന്നെ ചെയ്യും. സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായയെപ്പോലെയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെപ്പോലെയും അവർക്ക് സംഭവിച്ചു. നോക്കൂ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം കുറച്ചു നേരത്തിനുള്ളിൽ അതിലേക്ക് കടക്കുന്നതാണ്. അതിപ്രഭ ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ നടക്കുന്നു. നോക്കൂ, ഒരു മരീചിക ഒരു സത്യമായ വെളിച്ചത്തിന്റെ വ്യാജമായ ആശയഗ്രഹണമാകുന്നു. അവൻ വെളിച്ചമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു കാണിച്ചു. കാരണം അവൻ ന്യൂനതയിലായിരിക്കെ, ഓ എന്റെ, കോടിക്കണക്കിന് ജനങ്ങൾ അവൻ എതിരാകുന്നു. ഈ ഭൂമിയിൽ അവൻ ഇവിടെയായിരുന്നുവെന്ന് ആറിൽ ഒരു ഭാഗം പോലീസ് ജനങ്ങൾ, ഒമ്പതിൽ ഒരു ഭാഗം പോലീസ് ജനങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇല്ല, നൂറിൽ ഒരു ശതമാനമെങ്കിലും യഹൂദന്മാർ പോലും ഇന്ന് ഞാൻ ഊഹിക്കുന്നു, അല്ലെങ്കിൽ കഷ്ടിച്ച് തന്നെ, അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 40, ഒരുപക്ഷെ അതിലും കുറച്ച് എനിക്ക് പറയാൻ കഴിയും, അവന്റെ സ്വന്തം ദേശത്ത് തന്നെ അവനായിരിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും അറിഞ്ഞുപോലും ഇരുന്നില്ല. എന്നാൽ അവനവിടെ ആയിരുന്നുവെന്ന് അറിയാമായിരുന്നവർ അവനെ തെറ്റായ എന്തോ കാര്യമായി പരിഗണിച്ചു. കാരണം സഭാ സംഘടനകൾ അവരോട് അവൻ അതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, എന്നിരിക്കലും അവൻ ഉത്പത്തിയിൽ ആദ്യം മുതലേ സംസാരിക്കപ്പെട്ടിരുന്ന സത്യമായ വെളിച്ചമായിരുന്നു. അവരോട് തന്നെ തിരുവെഴുത്ത് ശോധന ചെയ്ത് ആ സമയത്ത് അത് അവൻ തന്നെ ആയിരുന്നില്ലേ ജീവിച്ചിരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയുക. അവനാകുന്നുവെങ്കിൽ അവൻ ചെയ്തിരുന്ന പ്രവൃത്തികൾ കൃത്യമായും ആ സമയത്ത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിവൃത്തിയാക്കിയില്ലേ? ആമേൻ. ഓ, എന്തൊരു ഗൌരവമേറിയ കാര്യമാകുന്നു ഇത് സഹോദര. നാം അതിഭയങ്കരമായ ഒരു സമയത്താണ് ജീവിക്കുന്നത്. അവൻ തന്നെ ശരിയായവനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അവർ ആരാധിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന അതേ വെളിച്ചം അവൻ തന്നെയായിരുന്നു. അവർ ആ വെളിച്ചത്തെ തന്നെയാണ് ആരാധിക്കുന്നതെന്ന് അവകാശപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അത് ഇന്നുമാകുന്നു. അവർ അതിനെയാണ് ആരാധിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. പെന്തക്കോസ്തുകാർ അത് അവകാശപ്പെടുന്നു. അവർ അത് ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുകയും അത്രയും കുരുടരായിട്ട് അവർക്കത് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവർ രൂപീകരിക്കുന്നു, എന്നാൽ അവരുടെ മുഖത്ത് അതൊരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയാകുന്നു. നോക്കൂ, ചില ആളുകൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒരു ആചാരമര്യാദയാണ് അവർ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പറയും, ഞങ്ങൾ ചെന്ന് ഇതുണ്ടാക്കും, ഇതും ഇതും അതും എല്ലാമാകുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇപ്പോൾ എന്തുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് അത് വരേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് നാം കടന്നു വരുന്നതാണ്. ശ്രദ്ധിക്കുക, അവന്റെ പ്രവൃത്തികൾ തന്നെ സ്വയം ജീവിക്കുന്ന വചനമായിരുന്നു. അവൻ എന്താണോ ചെയ്തത് അത് ജീവിക്കുന്ന വചനം സ്വയമായിട്ടായിരുന്നു. അത് ലോകത്തിന്റെ ആരംഭം മുതൽ അവനായിരുന്നു ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട വെളിച്ചം എന്ന് കാണിക്കുകയായിരുന്നു. ആ കാലത്തേക്കുള്ള വാഗ്ദത്തം ചെയ്ത വചനത്തിന്മേൽ അവന്റെ വെളിച്ചം അത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തതിനെ കൃത്യമായും അതിനെ ചെയ്തുകൊണ്ട് ജീവനുള്ളതാക്കി തീർത്തു. എന്നാൽ അവർക്കത് അത്രയും കറങ്ങിത്തിരിഞ്ഞു പോയിട്ട് അവരത് കാണാൻ കഴിയാതെയായി തീർന്നു. നോക്കൂ, എന്നാൽ അവൻ ആ കാലത്തേക്കുള്ള വെളിച്ചമായിരുന്നു. അവർ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്ന വെളിച്ചം അവനായിരുന്നു. അവർ സൃഷ്ടികർത്താവായ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നതെന്ന് അവർ വിചാരിച്ചിരുന്നു. അവർ ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയെ ജീവിച്ചുകൊണ്ട് ആരാധിക്കുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് അവരെന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അത് വചനമല്ല. അവൻ വചനമാകുന്നു, അവൻ വചനം വെളിപ്പെട്ടതാകുന്നു. അവർ അതറിയാമെന്ന് വിചാരിച്ചിരുന്നു. അത് കേട്ടിടത്തേക്കെല്ലാം അതിനെ മുന്നേറിപ്പോകാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, അത് വചനം വെളിപ്പെട്ടതായിരുന്നു. ഓ, അവർ പറയും, ഓ, ഞങ്ങളുടെ പക്കൽ വചനമുണ്ട്. എന്തുകൊണ്ട്? വചനം അതാഗ്രഹിക്കുന്ന എല്ലാവരും ഒരു വേദപുസ്തകം പൊതിഞ്ഞ് കയ്യിലെടുക്കുന്നു. എന്നാൽ വചനം വെളിപ്പെടുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുന്നു. അവർ പറയും, ശരി, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേ ശ്രീമാൻ, അവർ മുഴുവൻ ദൂരവും അത് വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ സാത്താനും. ആ പരീശന്മാരെ അവർ അത് വിശ്വസിക്കുന്നില്ല എന്ന് ആർക്ക് ദോഷം വിധിക്കാൻ കഴിയും? എന്നാൽ അവർ ആ നാഴികയിലേക്കുള്ള വചനത്തെ വിശ്വസിച്ചിരുന്നില്ല. അവർ മറ്റെന്തിന്റെയോ അതിപ്രഭയെ ആരാധിക്കുകയായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്നും അവർ ചെയ്യുന്നത്. നോക്കൂ, അവർ ലൂഥറിന്റെ ആചാരമര്യാദകളെ, അല്ലെങ്കിൽ വെസ്ലിയുടെ ആചാരമര്യാദകളെ, കൂടാതെ ബാക്കിയുള്ളവർ പെന്തക്കോസ്തിന്റെ ആചാരമുറകളെ പാലിച്ചു പോകുന്നു. എന്നാൽ ഈ നാഴികയെക്കുറിച്ച് എന്താകുന്നു? പരീശന്മാർ അവരുടെ ആചാരമുറകളെ പാലിച്ചു പോയിരുന്നു. എന്നാൽ അവരുടെ ആചാരമുറകൾക്ക് പിന്നിലായി സത്യമായ ദൈവത്തിന്റെ വചനം വെളിച്ചം വീശിക്കൊണ്ടുവരികയും അങ്ങനെ അത് ചെയ്തപ്പോൾ അത് അവരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ മറ്റെന്തോ ശ്രദ്ധിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്നുമാകുന്നു. ദൈവം അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇടയാക്കിയിട്ട് അത് വിശ്വസിക്കേണ്ടവരായ ജനങ്ങളുടെ വീട്ടിൽ വരെ വാസ്തവമായും അത് ചെന്നെത്തുന്നതിനിടയാക്കണമേ. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. എന്റെ മകനായ ബില്ലിപ്പോൾ ഉറക്കത്തിൽ സംസാരിക്കാറുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകാറില്ല. കഴിഞ്ഞ രാത്രിയിൽ അവനൊരു സ്വപ്നം കണ്ടിട്ട് അത് അവനെ ആകപ്പാടെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അവനൊരു പള്ളിയിലായിരുന്നതായി അവൻ സ്വപ്നം കാണുകയായിരുന്നു. ഞാനതുവരെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനെത്തിയപ്പോൾ തീ എന്റെ കണ്ണുകളിൽ നിന്നും പറക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സമയം ഇവിടെ എത്തിയിരിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി നിലവിളിക്കാൻ തുടങ്ങി. എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ കുട്ടികൾ, എന്റെ ഭാര്യ തന്നെ പറഞ്ഞു, എനിക്ക് സാറായ മേശയിൽ അനുഗ്രഹങ്ങൾ അപേക്ഷിക്കുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോലും കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ലോയിസിനെയും കുഞ്ഞിനെയും ചെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ലോയിസിന് ഇപ്പോൾ വരാൻ കഴിയയില്ല. അതറിയുന്നതിന് ആ കുട്ടി അത്രയും കുഞ്ഞായിരിക്കുന്നു. ബില്ലി, ആ നാഴിക ഇവിടെയായിരിക്കുന്നു, നാം പോയിരിക്കണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അർദ്ധരാത്രിയായിരിക്കുന്നു, പ്രഭാത വെളിച്ചത്തിന് മുമ്പേ യേശു ഇവിടെ എത്തിയിരിക്കും. അതങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ ക്രിസ്തുവിന്റെ ഒരു കള്ളസാക്ഷിയായിരിക്കും. അപ്പോൾ ആരോ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും ആ നേരവും അല്ലെങ്കിൽ ആ നാഴികയും അറിയുകയില്ല. ഞാനൊരിക്കലും നേരമെന്നോ അല്ലെങ്കിൽ നാഴികയെന്നോ പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൊട്ട് പകൽ വെളിച്ചം വരുന്നതിനിടയ്ക്ക് ഏതോ സമയത്താകുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു, എന്നാൽ നാം ആ സമയത്തായിരിക്കുന്നു, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഓടിക്കാൻ തുടങ്ങി. ഞങ്ങൾ മലയുടെ മുകളിലേക്ക് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ ഒരു വെളിച്ചം ആകാശത്തു നിന്ന് വരുന്നത് പോലെ കാണപ്പെടുകയും എന്നാൽ ഭൂമിയിൽ ഇരുട്ടുമായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ വഴിയുടെ ഒരു വശത്തേക്കായി മാറ്റി നിർത്തിയിട്ട് എന്റെ കൈകൾ ഇപ്രകാരം അതിന്മേലായി ഉയർത്തിപ്പിടിക്കുകയും അപ്പോഴും എന്റെ കണ്ണുകളിൽ നിന്നും തീ പറക്കുകയായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ പറയുകയായിരുന്നു, കർത്താവെ, നിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഞാൻ ഇത് ചെയ്തിരിക്കുന്നു. നീ എന്നോട് ഈ രീതിയിൽ ചെയ്യുന്നതിന് ഇത് പറഞ്ഞതിന്റെ കാരണത്താൽ ഞാൻ അതുപോലെ തന്നെ അത് ചെയ്തിരിക്കുന്നു. നീ എന്നോട് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഒരു വലിയ ഗ്രാനൈറ്റ് മലയിലേക്ക് ആംഗ്യം കാട്ടുകയും ഒരു വെളിച്ചം കൈതൊടാതെ ആ മലയിൽ നിന്നും ഒരു കല്ല് വെട്ടിയെടുത്ത് അതിന് 100 ടൺ ഭാരമുള്ളതായി ഇവിടെ ഇതാ അത് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ തലകൾ തിരിച്ചുകൊള്ളുക, നോക്കരുത്, കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞിരിക്കും. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അതിനുശേഷം ഒരു വലിയ പരിപാവനമായ നിശബ്ദത ഈ കല്ല് ആ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലായിടത്തുമായി കടന്നു വന്നു. ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചെന്നിരിക്കാം. അവിടെ നോക്കൂ, അത് കൃത്യമായും തിരുവെടുത്ത് പ്രകാരമായിരിക്കുന്നു. നോക്കൂ, കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വന്നു. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി നിലവിളിക്കാൻ പോകുമ്പോൾ ഇതാ രീതിയിലായിരിക്കാൻ പോവുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ സമയം നേരത്തെ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. സമയാസമയത്തിന് ശേഷം ദൈവം തുടർച്ചയായി നിങ്ങൾക്ക് ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെ, ഞാൻ പറഞ്ഞു, അതെന്റെ സ്വന്തം കുഞ്ഞു തന്നെയായാലും അല്ലെങ്കിൽ അത് ആര് തന്നെയായാലും ആ നാഴിക ഇവിടെയായിരിക്കുന്നു. അവൻ എന്നോട് പറയുന്നതിനായി പറഞ്ഞിട്ടുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത് അവിടെ എത്തിയിരിക്കുകയും അങ്ങനെ അത് അവിടെയുമായിരുന്നു. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് ഇവിടെ ഇതാ അവൻ വരുന്നു, കൈതൊടാത്ത പർവ്വതത്തിൽ നിന്നും പറിച്ചെടുത്ത കല്ല്. ദാനിയൽ അത് കണ്ടിരുന്നു. നിങ്ങൾക്കതറിയാം, പിന്നിലായി വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ബില്ലി അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ അതൊരു സ്വപ്നം കർത്താവിൽ നിന്നും അവൻ അയച്ചു കൊടുത്തതായിരുന്നു. ഇപ്പോൾ നോക്കൂ, അവർ ആരാധിക്കുന്നുവെന്ന് അവർ അവകാശപ്പെട്ടിരുന്നതായ അതേ ദൈവത്തെ അവർ പരിഹസിക്കുകയായിരുന്നു. അതേ കാര്യം തന്നെ വീണ്ടും ഇന്ന് എതിർദിശയിലേക്കായി. അതേ കാരണത്താൽ വെളിച്ചത്തിന് പകരം ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലായി ജീവിക്കുന്നു. വലിയ പ്രകാശങ്ങൾക്ക് ഒരു വെളിച്ചമുണ്ട്, ശരിയാണ്. ഇന്ന് നാം ആയിരിക്കുന്ന ഇരുട്ടിനെ നോക്കുക. എന്താണ് ഇന്ന് നടക്കുന്നതെന്ന് നോക്കുക. കൊലപാതകങ്ങളും ബലാത്കാരവും പോരാട്ടങ്ങളും ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ബില്ലിഗ്രഹാം തന്റെ കഴിഞ്ഞ യോഗത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നതായി ഞാൻ കരുതുന്നു. ഇന്ന് തൊട്ട് 10 കാലിഫോർണിയയിലെ ഓരോ പൌരനും ഒരു തോക്ക് അവരുടെ സ്വന്തം രക്ഷയ്ക്കായി അവരുടെ പക്കൽ കരുതേണ്ടി വരും. നിങ്ങൾക്ക് അത്രയുമധികം നിയമം നടപ്പിലാക്കാൻ കഴിയുകയില്ല. ജനങ്ങൾ ബുദ്ധിസ്ഥിരതയില്ലാത്തവരായിരിക്കുന്നു. വെടിവെപ്പും കൊലപാതകവും ബലാത്സംഗവും എല്ലാമാകുന്നു. നോക്കൂ, അത് വൈകൃതമായി പോയിട്ട് നോക്കൂ, അത് തെരുവിലായിരിക്കുന്നു. നോക്കൂ, ഇതൊരു ദിവസമാകുന്നു. നാം ജീവിക്കുന്നത് ഒരു സോദോമിന്റെ ദിവസമാകുന്നു. നോക്കൂ, എന്നാൽ അവിടെ ഒരു വെളിച്ചം പ്രകാശിക്കുന്നു. അവരത് നോക്കുക മാത്രം ചെയ്തിരുന്നെങ്കിൽ, അവരത് കാണുക മാത്രം ചെയ്തിരുന്നെങ്കിൽ, വചനത്തിലേക്ക് നോക്കിയിട്ട് ഈ നാഴികയിലേക്ക് എന്താണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അത് കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അവർ അറിയുമായിരുന്നു. ഇപ്പോൾ അവർ ആ വെളിച്ചത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടും. അതുപോലെ തന്നെ അവർ ആ വെളിച്ചത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അത് യഥാർത്ഥമായ വെളിച്ചത്തിന് പകരം മറ്റൊരു വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ അവർ ആരാധിക്കുകയാകുന്നു. നോക്കൂ, അവൻ ആ വെളിച്ചമാകുന്നു. മതവിശ്വാസ പ്രമാണങ്ങളും ആചാരമര്യാദകളും അവരുടെ കുരുടാക്കപ്പെട്ട അവസ്ഥയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട യഥാർത്ഥ വെളിച്ചത്തിൽ നിന്നും അവരെ തിരിച്ചു കളഞ്ഞിരുന്നു. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനാൽ ദൈവം ന്യായീകരിച്ച വചനം കൃത്യമായും അവന്റെ സമയം വരെ കൃത്യമായും അവന്റെ സമയത്ത് കൂടി ജീവിക്കുകയും ചെയ്തു. 70 മധ്യേ അവൻ ഛേദിക്കപ്പെടും. അത് ശരിയാണ്. അത് അവന്റെ 3.5 പ്രവചനമായിരുന്നു. മശിഹാ വരും, അഭിഷിക്തനായ പ്രഭു. എന്നിട്ട് 3.5 ഇത് പ്രവചിക്കും. അതിനുശേഷം ജീവനുള്ളവരുടെ മധ്യേ നിന്ന് ഒരു പ്രായച്ചിത്തത്തിനായി അവൻ ഛേദിക്കപ്പെടും. അത് ശരിക്കും കൃത്യമായി അതായിരുന്നു. അവൻ 3.5 പ്രസംഗിക്കുകയുണ്ടായി. കൂടാതെ ദാവീദ് എഴുതിയ സങ്കീർത്തനം തന്നെ പറയുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് 22 സങ്കീർത്തനമാകുന്നു. എന്റെ അസ്ഥികളെല്ലാം എന്നെ ഉറ്റുനോക്കുന്നു. അവർ അധരം വളർത്തി തലകുലുക്കി പോകുന്നു. 850 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് ആത്മാവിൽ ഈ സങ്കീർത്തനം പാടിയപ്പോൾ അതൊരു പ്രവചനമായി പരിഗണിക്കപ്പെട്ട് നൽകിയിരുന്നു. അവന്റെ കൈകൾ തുളയ്ക്കപ്പെട്ട് ഇതേ ബലി തന്നെ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവർ ദേവാലയത്തിൽ ഈ സങ്കീർത്തനങ്ങൾ പാടുകയായിരുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നോക്കൂ, അതവിടെ കാണുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? അവർ ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുകയായിരുന്നു. അവർ ആ വെളിച്ചത്തെ കണ്ടിരുന്നില്ല. ഒരറിവുള്ള മനുഷ്യൻ അങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഒരറിവുള്ള മനുഷ്യൻ കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് ഓടിപ്പോയിട്ട് ആ ചീഞ്ഞ കാര്യങ്ങളിൽ കടന്നുകൂടി അതിന്റെ വാതിലുകൾ തമ്മിൽ അടച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വെളിച്ചം കാണുന്നത് നിരസിച്ചു കളയുന്നു, എനിക്കൊട്ടും ഊഹിക്കാൻ കഴിയാത്തതുപോലെയാണ്, അത് ബുദ്ധിഭ്രമമാണ്. കൂടാതെ അവന്റെ ആത്മീയത എവിടെയോ തെന്നിപ്പോയിട്ട് വേദപുസ്തകം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നൊരു മനുഷ്യൻ കാണുമ്പോൾ, കൂടാതെ അതവന്റെ നേരെ മുമ്പിൽ തന്നെ ജീവിച്ച് വെളിപ്പെട്ട് കണ്ടതിനു ശേഷം അതേ മതവിശ്വാസ പ്രമാണങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളും തുടർച്ചയായി നിന്നുകൊണ്ട് അതിനെ തള്ളിക്കളയുന്നു. ഇതൊരു ആത്മീയ കുറ്റകൃത്യമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. അവൻ ഇപ്പോൾ ഇവിടെയായിരുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. ലോകം അറിഞ്ഞില്ല. അവൻ തന്റെ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമോ അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ ഈ ലോകത്തിലേക്ക് വന്നു. ലോകം അവൻ മുഖാന്തരമുളവായി. ലോകം അവനെ അറിഞ്ഞില്ല. നോക്കൂ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഓർക്കുക, നമുക്ക് ഇന്നലത്തെ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. ഇന്നലത്തെ വെളിച്ചം പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലത്തെ വെളിച്ചമായിരുന്നിട്ട് അതൊരോർമ്മ മാത്രമായിരിക്കുന്നു. ഇന്നലത്തെ സൂര്യവെളിച്ചം ഒരോർമ്മ മാത്രമാകുന്നു, അല്ലെങ്കിൽ ഒരു ചരിത്രമായിരിക്കുന്നു. നമുക്ക് ഇന്നലത്തെ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല, ഒട്ടും കഴിയില്ല. അത് അതേ കാര്യം തന്നെയും അത് അതേ സൂര്യൻ തന്നെയുമായിരുന്നാലും അതേ സൂര്യൻ തന്നെയാകുന്നു. എന്നാൽ ഓരോ ദിവസവും അതിന്റെ ശക്തിയെ കുറച്ചുകൂടി കൂടുതലായി കൊണ്ടുവന്നിട്ട് അത് കൊയ്ത്തിനു വേണ്ടി വിളവ് പക്വതപ്പെടുത്തുന്നു. നോക്കൂ, സൂര്യനെ ഉദിച്ചു വരുന്നു, കുറച്ചുകൂടി ശക്തിയുള്ളതായി വരുന്നു. ഓരോ ദിവസവും ഇപ്പോൾ കുറച്ചുകൂടി ശക്തിയുള്ളവനായി, കുറച്ചുകൂടി ശക്തിയുള്ളവനായി. അവസാനം അവിടെ കിടക്കുന്ന ഗോതമ്പ് വിത്ത് അത് ജീവനെ അതിൽ നിന്നും എടുക്കും. അതിന് കുറച്ചു സമയത്തിന് ശേഷം ആ ജീവൻ കടന്നു വരും. അതിനുശേഷം കുറച്ചുകൂടി ശക്തിയുള്ളവനായി, കുറച്ചുകൂടി ശക്തിയുള്ളവനായി വരും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അതിനുശേഷം അവൾ കൊയ്ത്തിലാകും. നിങ്ങൾ കാണുന്നുണ്ടോ? അതേ സൂര്യൻ ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബറിൽ പ്രകാശിക്കുന്നു. അതവിടെ മുകളിലായി ആ മഞ്ഞിനെ കുളിപ്പിച്ച് ഈ വിത്തിനു വേണ്ടി അതിനെ ഉരുക്കി വെള്ളമാക്കി കൊണ്ടുവരുന്നു. ഇത് അതേ സൂര്യൻ തന്നെയാകുന്നു. എന്നാൽ ആ വിത്തിന് അതേ സൂര്യ വെളിച്ചത്തിൽ ജൂൺ മാസം ജീവിക്കാൻ കഴിയുകയില്ല. നോക്കൂ, അതിനത് കഴിയുകയില്ല. നോക്കൂ, സൂര്യൻ ഓരോ ദിവസവും കുറച്ചുകൂടി ശക്തിയേറിയവനായി കടന്നു വരുന്നു. അതോടൊപ്പം വിത്തിനും ആ സൂര്യ വെളിച്ചത്തെ സ്വീകരിക്കത്തക്കവണ്ണം കുറച്ചുകൂടി പക്വതയുള്ളതായിരിക്കണം. അതേ കാര്യം തന്നെയാണ് ഇന്നും. ആദ്യപിതാക്കന്മാരുടെ കാലത്ത്, അത് പിൻകാലത്ത് ലൂഥറിന്റെയും വെസ്ലിയുടെയും മറ്റുള്ളവരുടെയും കാലത്ത് വിതച്ച വിത്ത് അതിന്റെ വളർച്ച മുരടിച്ചു പോയിട്ട് അതിന് പുത്രനെ എടുക്കാൻ കഴിയില്ല. പുത്രൻ അതിനെ കൊന്നുകളയും. അത് വളർച്ച നിരസിച്ചിരിക്കുന്നു. നോക്കൂ, അതതിനെ വെട്ടിമുറിക്കുന്നു. അതതിനെ തന്നെ തണ്ടിൽ നിന്നും എടുത്ത് മാറ്റി ഇപ്രകാരം അത് ഇവിടേക്ക് വന്നിട്ട് അതിനെ തന്നെ സ്വന്തമായ ഒരു ചെറിയ കാര്യമായി എടുക്കുന്നു. അതൊരു തൊണ്ടായിത്തീരുകയും അതിനുശേഷം യാതൊരു ജീവനും അതിലുണ്ടായിരിക്കുന്നില്ല. സൂര്യൻ ഓരോ ദിവസവും ശക്തിയേറിയതായി വന്നുകൊണ്ടിരിക്കുമ്പോൾ വിത്ത് കൂടുതൽ ശക്തിയേറിയിട്ട് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം. നമുക്ക് സഭാകാലഘട്ടങ്ങളെ ശ്രദ്ധിക്കാം. 7 സഭാകാലഘട്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. ഈ സഭാകാലഘട്ടങ്ങളിൽ ഓരോന്നിനോടും അവയോട് എന്ത് ചെയ്യണമെന്ന് എപ്രകാരം അവൻ സംസാരിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. എപ്രകാരം ആ വിത്ത് വളർച്ച പ്രാപിക്കുകയും ഇവിടെ ഈ അവസാന നാഴികയിലേക്ക് കടന്നു വരികയും അത് നാം ജീവിക്കുന്ന ഈ അവസാന നാഴികയാകുന്നു. അതുകൊണ്ട് സഭകൾ അതേ കാര്യം തന്നെ ചെയ്തിരിക്കണം. നോക്കൂ, അത് സഭകളാകുന്നു. ഇപ്പോൾ നോക്കൂ, ലൂഥർ ഒരു വിത്ത് വിതച്ചു. ലൂഥർ തന്നെ വിത്തായിരുന്നിട്ട് അവനത് വിതച്ചു. ശരി, അതുപോലെ തന്നെ വെസ്ലിയുമായിരുന്നു, അതുപോലെ തന്നെ പെന്തക്കോസ്തുകാരും, അതുപോലെ തന്നെ ബാപ്റ്റിസ്റ്റും നാസറീൻകാരുമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ലൂഥർ തിരികെ പോയിട്ട് ആദ്യത്തെ സഭാ സംഘടനയായ കത്തോലിക്കയുടെ വെളിച്ചത്തിൽ ജീവിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അവൻ മറ്റൊരു വെളിച്ചമായിരുന്നു. അത് ദൈവം മറ്റെന്തോ കാര്യത്തെ പക്വത വരുത്തുകയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ന്യൂനപക്ഷം ആൾക്കാർ പുറത്തു കടന്നു വന്നു. അത് ലൂഥറിന്റെ ഉണർവിൽ നിന്നായിരുന്നു. അതിനെ തുടർന്ന് വെസ്ലിയുടെ ഉണർവ് കടന്നു വന്നു. അതിനുശേഷം അതിൽ നിന്നും അവർക്ക് തിരികെ പോയി ലൂഥറൻകാർ ചെയ്തത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നോക്കൂ, അതിനെ തുടർന്ന് പെന്തക്കോസ്തുകാർ കടന്നു വന്നു. അതിനുശേഷം പെന്തക്കോസ്തുകാർ സംഘടന രൂപവൽക്കരിക്കുകയും അതേ കാര്യം തന്നെ ചെയ്യുകയും തോടിന്റെ സ്ഥാനമെടുക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, എന്നാൽ വിത്ത് നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം മറ്റൊരു കാലഘട്ടത്തിലായിരിക്കുന്നു. എന്തുകൊണ്ട് അവർ അത് സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് വിത്ത് പൂർണ്ണ വളർച്ചയെത്തിയെന്ന് അവർ കാണുന്നില്ല? ഈ കാലത്തേക്കുള്ള വാഗ്ദത്ത വചനം ഇതാ ഇവിടെയാകുന്നു. എന്തുകൊണ്ട് അവർ അത് കാണുന്നില്ല? എന്തുകൊണ്ടാണെന്നാൽ അവർ ലൂഥറൻകാരുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലും വെസ്ലിയൻകാരുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലും പെന്തക്കോസ്തുകാരുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലും ജീവിക്കുന്നതിനാലാണ് അവർ മറ്റൊരു വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുന്നു. ആ കാരണത്താലാണ് ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ സമ്പൂർണ്ണ വചനവും ന്യായീകരിക്കപ്പെട്ടതിന്റെ വെളിച്ചത്തെ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ആ 7 മുദ്രകൾ അതിന്റെ മുഴുവൻ മർമ്മങ്ങളും വെളിപ്പെട്ടിരിക്കുകയും അത് തിരികെ വന്ന് ഈ മർമ്മങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തിരുന്നതെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കലും അത് കടന്നുവരുമ്പോൾ അവർ അതിൽ നിന്നും അപ്പോഴായിരുന്നതിലും കൂടുതൽ ദൂരത്തായി നടന്നകന്നു പോകുന്നു. അവർക്ക് യാതൊരു ഒഴിവുകഴിവുമില്ല. ദൈവമത ആത്മാവിൽ കൂടെയും വെളിപാടിൽ കൂടെയും ചെയ്തിരിക്കുന്നു. അത് സത്യമാണെന്ന് അവൻ ശാസ്ത്രത്തിൽ കൂടെയും മറ്റെല്ലാ രീതിയിലും സമ്പൂർണമായി തെളിയിച്ചിരിക്കുന്നു. ഇത് സത്യമാകുന്നു. എന്നിട്ടും അപ്പോഴും അവർ പെന്തക്കോസ്തിന്റെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അസംബ്ലീസുകാരനാകുന്നു, ഞാൻ ഏകസഭക്കാരനാകുന്നു, ഞാൻ ദൈവസഭക്കാരനാകുന്നു, ഞാൻ ഇതാകുന്നു. നോക്കൂ, 40-50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിന്റെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുന്നു. ലൂഥറിന്റെ പഴയ അതിപ്രഭയിൽ ജീവിക്കുന്നു. ഒരു ബാപ്റ്റിസ്റ്റിന്റെ, ഒരു പ്രസ്ബിറ്റേറിയന്റെ, അല്ലെങ്കിൽ ചില നാസറീൻകാരുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുന്നു. അത് മറ്റൊരു കാലഘട്ടത്തിന്റേതായിട്ട് അത് മുമ്പോട്ട് ചെന്ന് സഭാ സംഘടനയായി അതേ കാര്യം തന്നെ ചെയ്തിരിക്കുകയും യഥാർത്ഥത്തിൽ ആ വെളിച്ചം പ്രകാശിക്കുമ്പോൾ അതിനെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളൊരു മരീചികയിൽ ജീവിക്കുന്നു. ഞാനത് ബഹുമാനപൂർവ്വം പറയുകയാണ്. നോക്കൂ, എന്നാൽ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, എന്നാൽ നിങ്ങളെ ഉണർത്തുന്നതിനാകുന്നു. നിങ്ങളൊരു മരീചികയിൽ ജീവിക്കുന്നു. യേശു പറഞ്ഞതിൽ എന്താകുന്നു? നിങ്ങൾ കുരുടരും കുരുടന്മാരുടെ വഴികാട്ടിയുമാകുന്നു. അവർക്കത് കഴിയില്ല. അവനവരോട് പറയാൻ ശ്രമിച്ചു, അത് പ്രാവർത്തികമാകയില്ല. അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക എന്നവൻ പറഞ്ഞു. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ആ നാഴികയിലാണ് നാം എത്തിയിരിക്കുന്നത്. അവർ ഇടറി വീഴാൻ പോകുകയാണെങ്കിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു. ഞാൻ കൃത്യമായും ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനയാൽ കർത്താവെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു സാക്ഷിയാകുന്നു. 1933 മുതൽ നദിക്കരയിൽ വെച്ച് നിങ്ങൾ കണ്ട ആ വെളിച്ചം അവിടെ നിന്ന് പ്രകാശിക്കുകയും അത് നേരെ ഇവിടെ ഈ കൂടാരത്തിലായിരിക്കുകയും ഈ കാലമെല്ലാം നിങ്ങൾക്കത് സാക്ഷീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് പറഞ്ഞിരുന്ന സകല കാര്യങ്ങളും സംഭവിക്കുകയുണ്ടായി. അത് തുടർച്ചയായി സംഭവിക്കുകയും ചെയ്യുന്നു. കുരുടർ കുരുടരെ വഴികാട്ടട്ടെ. ഞാൻ ആ നാഴികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അവൻ വരും. ശ്രദ്ധിക്കുക, ലൂഥറിന്റെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുക, വെസ്ലിയുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുക. അങ്ങനെ പിന്നിലായുള്ള പഴയ വെളിച്ചങ്ങളുടെ അതിപ്രഭയിൽ ജീവിക്കുന്നതിന്റെ കാരണത്താൽ അവർക്ക് സത്യ വെളിച്ചത്തെ കാണാൻ കഴിയുന്നില്ല. അവർ കുറച്ചു നേരത്തേക്കൊന്ന് നിർത്തിയിട്ട് വേദപുസ്തകം എടുത്ത് അതൊരുവട്ടം ഒന്ന് വായിച്ചാൽ അവർ അത് കാണും. ഈ നാഴികയിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വെളിച്ചം ഇതാകുന്നു. നാം ഇപ്പോൾ ഇവയിൽ കുറച്ച് കാര്യങ്ങളെ കുറച്ചു നേരത്തിനുള്ളിൽ എടുക്കാൻ പോകുന്നതാണ്. മലാഖി 4:4 ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ എല്ലാ തിരുവെഴുത്തിൽ കൂടെയും അത് സംഭവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക, ഇസ്രായേൽ തന്നെയും ഈ യാത്രയിൽ നമ്മുടെ മാതൃകയാകുന്നു. നോക്കൂ, മന്ന ഭക്ഷിക്കുന്നത് തന്നെ അത് അവർക്ക് വെളിച്ചവും ജീവനും അവർക്ക് ശക്തിയും ജീവനും നൽകിയിരുന്നു. അത് ശരിയല്ലേ? ഇസ്രായേലിന് അവർക്ക് വേണ്ടി തലേ ദിവസം വീണ മന്ന ഭക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. അത് മലിനമാക്കപ്പെട്ടിരുന്നു, അത് അഴുകിപ്പോയിരുന്നു, അത് അവർക്ക് യാതൊരു ഗുണവും ചെയ്തിരുന്നില്ല. അവരെ തലേ ദിവസം ജീവനോടെ കാത്തു സൂക്ഷിച്ചിരുന്ന മന്ന ഇന്നവരെ കൊന്നുകളയും. വേദപുസ്തകം പറയുന്നു അവയിൽ പുഴുക്കൾ കടന്നിട്ട് അത് മലിനമാക്കപ്പെട്ടിരിക്കും. അങ്ങനെ മന്ന അവർക്ക് എല്ലാ ദിവസവും പുതിയ മന്ന ലഭിക്കേണ്ടിയിരുന്നു. എന്താകുന്നു ഇത്? ലൂഥറിന്റെയും വെസ്ലിയുടെയും പിൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെയും മന്ന തിന്ന് ജീവിക്കുന്ന മനുഷ്യർ, നിങ്ങൾ കഴിക്കുന്നത് ഒരു അഴുകിപ്പോയ ഭക്ഷണ വസ്തുവായിട്ട് അത് നിങ്ങളെ ആത്മീയമായി കൊന്നുകളയുന്നു. ഇത് നിങ്ങളെ കൊന്നുകളയുന്നു. നിങ്ങളുടെ ആചാരമര്യാദകളിൽ മരണമാകുന്നു. ഇന്നലത്തെ ലൂഥറിന്റെ മന്ന മെത്തഡിസ്റ്റുകാർക്ക് പ്രാവർത്തികമാകുകയില്ല. മെത്തഡിസ്റ്റുകാരുടെ മന്ന പെന്തക്കോസ്റ്റുകാർക്ക് പ്രാവർത്തികമാകുകയില്ല. പെന്തക്കോസ്റ്റുകാരുടെ മന്ന ഇന്നത്തേക്ക് പ്രാവർത്തികമാകുകയില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കുക. എല്ലാ ദിവസവും അത് വന്നിരുന്നു. ദിവസം തോറും പുത്തനായിട്ട് അതുപോലെ തന്നെ സഭാകാലഘട്ടങ്ങളിൽ കൂടെയും ആയിരിക്കുന്നു. ലൂഥറിന്റെ മന്ന നീതീകരണത്തിന്റെ സന്ദേശമായിരുന്നു. വെസ്ലിയുടെ സന്ദേശം ശുദ്ധീകരണത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. പെന്തക്കോസ്റ്റുകാരുടെ കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്താക്കലായിരുന്നു. എന്നാൽ ഇത് തലക്കല്ലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാകുന്നു. ഇത് അന്ത്യകാലത്തെ മണവാട്ടിയുടെ വൃക്ഷമാകുന്നു. അത് ബാക്കിയുള്ളതിൽ നിന്നെല്ലാം വിരുദ്ധമായിരിക്കുന്നു. എന്നിരിക്കലും അത് അതേ വെളിച്ചം തന്നെ പൂർണ്ണ വളർച്ച എത്തിയവർക്ക് വേണ്ടിയാകുന്നു. അത് ഇന്ന് പ്രകാശിക്കുന്ന അതേ സൂര്യനെ പോലെ തന്നെ അത് ജൂലൈ മാസത്തിലെ കൊയ്ത്തിന് വിത്തിനെ പരിവേക്കതയിലാക്കുന്നതാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നുണ്ടോ? എന്നാൽ ഇന്നത്തെ വെളിച്ചം പിൻസമയത്ത് ജൂലൈ മാസത്തിൽ യാതൊരു ഗുണവും ചെയ്യുകയില്ല. അത് കൂടുതൽ ശക്തിയേറിയതാകുന്നു. ഗോതമ്പ് കൂടുതൽ ഉയർന്ന നിലവാരത്തിലായിരിക്കുന്നു. അത് അതിനെ എടുക്കുന്നതിന് തയ്യാറായിരിക്കുന്നു. ആമേൻ. തീർച്ചയായുമാകുന്നു. അവൾക്കത് ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് കഴിയും. അപ്പോൾ അതിന്റെ ശരിയായ കാലമല്ലായിരുന്നു. ഇപ്പോൾ അതാകുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രകൃതിക്ക് വിരോധമായി പോകാൻ കഴിയില്ല. അവനതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന് വിരുദ്ധമായി പോകുന്നത് നിങ്ങളുടെ ചെടിയെ കൊന്നുകളയുന്നതിനിടയാക്കും. നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളിച്ചെയ്ത നിയമങ്ങൾക്കനുസരിച്ച് പോകേണ്ടത് ആവശ്യമാകുന്നു. അവന്റെ നിയമങ്ങൾ അവന്റെ വചനമാകുന്നു. ഏത് നിയമവും വചനത്താൽ അരുളി ചെയ്യപ്പെട്ടതാകുന്നു. വചനമെന്നത് ഒരു വിചാരം വെളിപ്പെട്ടതാകുന്നു. നോക്കൂ, ഇപ്പോൾ അത് സത്യമാണെന്ന് നമുക്കറിയാം. ഒരു ദർശനം എന്താകുന്നു? അത് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ എന്തോ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നതോ ആകുന്നു. അങ്ങനെ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ഒരു ദർശനം യേശുവിനുണ്ടായിരുന്നതും പൗലൂസിനുണ്ടായിരുന്നതും ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നതും ഈ ദിവസത്തെക്കുറിച്ചുള്ളത് എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു മുൻകൂട്ടിയുള്ള പ്രവചനമായിരുന്നു. അങ്ങനെ ഇവിടെ നാം ആ മുൻകൂട്ടിയുള്ള പ്രവചനം വെളിപ്പെട്ട് കാണുകയും ജനങ്ങൾ അത് തിരിച്ചറിയുക പോലും ചെയ്യുന്നില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നുണ്ടോ? ഇപ്പോൾ ഇന്നലത്തെ മന്ന ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴെങ്കിലും സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നത് അത് ഓരോ സമയത്തും പോയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ സഭാകാലഘട്ടങ്ങൾ അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താകുന്നു? സൂര്യൻ കിഴക്ക് നിന്ന് തുടങ്ങുന്നു. നാഗരികത സൂര്യനോടൊപ്പം സഞ്ചരിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ അരുളിച്ചെയ്ത വചനം അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാകുന്നു. അവ സൂര്യനെ പിന്തുടർന്നുകൊണ്ട് വരികയും അതെവിടേക്ക് പോകുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക. ജീവൻ തന്നെ സ്വയം നിങ്ങൾ ജനിക്കുമ്പോൾ ഒരു സൂര്യനെ പോലെയാകുന്നു. നിങ്ങൾ നേരെ മുമ്പോട്ട് യാത്ര ചെയ്ത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ തുടരുകയും അത് നിങ്ങളുടെ ജനനം തൊട്ട് സൂര്യാസ്തമനം വരെയുമാകുന്നു. മനുഷ്യൻ എല്ലായ്പ്പോഴും പശ്ചിമ ദിശയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. ഏറ്റവും പഴയ നാഗരികത നമുക്ക് ചൈനയിലാകുന്നു. അത് പൂർവ്വദേശങ്ങളാകുന്നു യെരുസലേം. കൂടാതെ ശ്രദ്ധിക്കുക, അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പശ്ചിമ ദിക്കിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് തുടർച്ചയായി പടിഞ്ഞാറോട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സഭാകാലഘട്ടവും എസ് ഒ എൻ ദൈവപുത്രനാൽ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സഭയായ പൗലോസിനെ നോക്കുക, അത് കിഴക്ക് നിന്നും സഞ്ചരിച്ചിരുന്നു. അത് അവിടെ നിന്നും തുടങ്ങിയിട്ട് സമുദ്രം ചാടി മറികടന്ന് ജർമ്മനിയിലെത്തി. അത് മൂന്ന് വലികൾ നടത്തി. ഇവിടെ ശ്രദ്ധിക്കുക, ഏഷ്യയിൽ നിന്നും പലസ്തീനിലേക്ക് അത് സമുദ്രം ചാടി മറികടന്ന് ജർമ്മനിയിലേക്കും. അത് ലൂഥറായിരുന്നു. ലൂഥറിൽ നിന്നും ചാടി ഇംഗ്ലീഷ് ചാനൽ മറികടന്ന് ഇംഗ്ലണ്ടിലെത്തി. അത് വെസ്ലിയാലായിരുന്നു. വെസ്ലിയിൽ നിന്നും പശ്ചിമ തീരത്ത് ഐക്യനാടുകളിലെത്തി. അങ്ങനെ ഇതിൽ നിന്നും ഇനിയും മുമ്പോട്ട് പോയാൽ അത് തിരികെ വീണ്ടും കിഴക്ക് തന്നെ എത്തിച്ചേരും. ഇത് സന്ധ്യാസമയമായി കഴിഞ്ഞിരിക്കുന്നു. സഭാകാലഘട്ടങ്ങൾ എപ്രകാരം പോരാടിയിരിക്കുന്നു എന്ന് നോക്കുക. ലൂഥറും പൗലോസ് ആദ്യം പിന്നിലായി ആദ്യകാല സഭയിലും അതിനുശേഷം അയർലൻഡിലെത്തി. ഐറേനീസും അവിടുന്ന് ഫ്രാൻസിലെത്തുകയും ചെയ്തു. അവിടെ നിന്നും ജർമ്മനിയിലേക്കും പിന്നെ ഇംഗ്ലണ്ടിലേക്കും കടന്നു. തുടർച്ചയായി പടിഞ്ഞാറോട്ട് പോയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഇത് അവസാന കാലഘട്ടമായിരിക്കുന്നു. ഈ അവസാന കാലഘട്ടത്തെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? നോക്കൂ, ഭൂമിശാസ്ത്രപരമായിട്ട് ചരിത്രകാരന്മാരാലും കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്കത് എടുക്കാം. തിരുവെഴുത്തുപരമായി ആദ്യം എടുക്കാം. തിരുവെഴുത്ത് തീർച്ചയായും ഒന്നാമതാകുന്നു. തെളിവുകൾ ചരിത്രപരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എടുക്കാം. നാം അവസാനത്തായിരിക്കുന്നു. അവസാനത്തെ സഭാകാലഘട്ടത്തിലായിരിക്കുന്നു. ശ്രദ്ധിക്കുക, അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയുള്ളതായി പോയിരുന്നു. അങ്ങനെ ആ യഥാർത്ഥമായ ന്യൂനസംഖ്യയോട് കൂടിയ സഭ നീതീകരണത്തിൽ നിന്നും ശുദ്ധീകരണത്തിലേക്കും പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും വളർന്നിട്ട് ഇപ്പോൾ അതിനെ തന്നെ സ്വയം രൂപപ്പെടുത്തിക്കൊണ്ട് മൂടിക്കല്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം സഭാ സംഘടനകളില്ല. ഇനിയും അതൊട്ടും ഉണ്ടായിരിക്കുകയില്ല. നോക്കൂ, അതിന് കഴിയുകയില്ല. നാം പടിഞ്ഞാറായിരിക്കുന്നു. ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മാതൃകകളിലും അതുപോലെയുള്ള കാര്യങ്ങളിലും കൂടി പോയത്. ആ മൂന്ന് ചാട്ടങ്ങളെ, ആ മൂന്ന് വലികളെ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രിയിൽ നാം അത് എടുക്കുന്നതാണ്. നോക്കൂ നോക്കൂ, നാം എപ്രകാരം അന്ത്യസമയത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എസ് യു എൻ ആയ സൂര്യനും എസ് ഒ എൻ ആയ പുത്രനെ പോലെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുത്രൻ സൂര്യനെ പോലെയും ആയിരിക്കുന്നു. സഭ ഏഴ് സഭാകാലഘട്ടങ്ങളിലും മറ്റും കൂടി അതേ കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നാഗരികത നേരെ പടിഞ്ഞാറോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഭയും നേരെ പടിഞ്ഞാറോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഇതിനു മുമ്പോട്ട് നാം പോകുകയാണെങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്നും തിരികെ വീണ്ടും കിഴക്ക് നാം എത്തിച്ചേരും. നിങ്ങൾ പശ്ചിമ തീരം വിട്ടു കഴിഞ്ഞാൽ നേരെ തിരികെ ചൈനയിലേക്കും ജപ്പാനിലേക്കും തിരികെത്തും. 7000 മൈൽ മറികടന്ന് നിങ്ങൾ വീണ്ടും കിഴക്കെത്തിച്ചേരും. അതുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. അത് അതിന്റെ എല്ലാമാകുന്നു. നാം അന്ത്യകാലത്തെത്തിയിരിക്കുന്നു. ഇനിയും യാതൊന്നും ശേഷിക്കുന്നില്ല. അങ്ങനെ പിൻ സമയത്ത് നടന്ന അതേ കാര്യം തന്നെ ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നു. പടിഞ്ഞാറ് കണ്ടുമുട്ടിയ അതേ കാര്യം തന്നെ അത് കിഴക്ക് കണ്ടുമുട്ടിയതായിരുന്നു. ജനങ്ങൾ മറ്റൊരു വെളിച്ചത്തിന്റെ കഴിഞ്ഞുപോയ അതിപ്രഭയിൽ ജീവിക്കുകയും അത് വരുവാനിരിക്കുന്നതിനെ കാണിക്കുന്നതിന് പരിപൂർണമായി ശ്രമിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു. കാരണം അവർക്കൊരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭ യഥാർത്ഥ വെളിച്ചത്തിന് പകരമായി ഉണ്ടായിരിക്കുന്നു. ഓ, അന്യജാതികളുടെ ദേശത്ത് ഒരു വലിയ വെളിച്ചമുണ്ടായി. സബൂലൻ ദേശവും നഫ്താലി ദേശവും ഗലീലയും ജാതികളുടെ ഗലീലയും. ഇത് 7-ാമത്തെ സഭാകാലഘട്ടമാകുന്നു. ഓർക്കുക, ഓരോ വട്ടവും സൂര്യൻ കിഴക്കുതിച്ച് പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ അതേ സൂര്യൻ തന്നെയാണ് പടിഞ്ഞാറും പ്രകാശിക്കുന്നത്. ഇപ്രകാരം സഭാകാലഘട്ടങ്ങളിൽ കൂടി വന്നിരുന്ന അതേ ആത്മാവ് തന്നെയാണ് ഇന്ന് അതേ പുത്രനായിരിക്കുന്നത്. ഒന്ന് മാത്രം എന്താകുന്നു, അത് കാലത്തിനനുസരിച്ച് പരിപക്വത പ്രാപിക്കുന്നത് പോലെയാണ്. ഇപ്പോഴുള്ള അതേ സൂര്യൻ തന്നെയാണ് ഈ ശരത്കാലത്തും ഈ കൊയ്ത്തുകാലത്തും വിത്തിനെ പക്വത വരുത്തുന്നത്. നോക്കൂ, എന്നാൽ എന്താകുന്നു ഇത്? ഇത് ഈ സൂര്യനും അതോടൊപ്പം എന്തായിരുന്നുവോ അതാകുന്നു. ഇന്ന് ഈ അന്ത്യകാലത്ത് അത് എന്തായിരുന്നുവോ അധികം ഇതുമാകുന്നു. എന്നിട്ടും അവർ പിന്നിലായി ഒരു വളർച്ച മുരടിച്ച ഒരു ചീഞ്ഞളിഞ്ഞ പഴയ സഭാസംഘടനയുടെയും അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളിലേക്കും പോകാൻ ആഗ്രഹിച്ചിട്ട് അവരുടെ മറയ വലിച്ച് താഴെ കെട്ടിട്ട് ഞാനിത് കാണുന്നത് നിരസിച്ചു കളയുന്നു, ഇതെല്ലാം അസംബന്ധമാകുന്നു എന്ന് പറയുന്നു. അവർ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ വേദപുസ്തകം തന്നെ ഈ അന്ത്യനാളുകളിൽ അതേ പരിശുദ്ധാത്മാവിനാൽ വെളിച്ചത്തെ കൊണ്ടുവന്ന് തിരിച്ചറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ എപ്രകാരം അതിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്? മലാഖിയിൽ വളരെ അടുത്തായി ശ്രദ്ധിച്ചു നോക്കുക. പിതാക്കന്മാരുടെ വിശ്വാസം മക്കളോടും മക്കളുടെ വിശ്വാസം പിതാക്കന്മാരോടുമാകുന്നു. നോക്കൂ, പിന്നിലായി അതിനെ ഉയർത്തിയ അതേ ആത്മാവ് തന്നെ അതിനെ വീണ്ടും ഇവിടെ ഉയർത്തുന്നു. അതേ കാര്യം തന്നെയാകുന്നു. നോക്കൂ, നേരെ മറിച്ചും കൃത്യമായും വീണ്ടും തിരികെ അതിനെ ഉറപ്പിക്കുന്നു. കാരണം എന്താണ്? കിഴക്കും പടിഞ്ഞാറും കണ്ടുമുട്ടിയിരിക്കുന്നു. ശരിക്കും കൃത്യമായും നേരെ നമ്മുടെ മുഖത്തിനടിയിലെത്തിയിട്ടും അവർ അത് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? യേശു അത് പറഞ്ഞതിന് യാതൊരു അത്ഭുതവുമില്ല. എങ്കിൽ അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക, അവർ കുരുടരാകുന്നു. കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴുന്നു. മറ്റു കാലങ്ങളിലുള്ള വെളിച്ചം ഈ വെളിച്ചത്തെ പ്രതിഫലനം ചെയ്യുക മാത്രം ചെയ്തു. നോക്കൂ, സൂര്യൻ നിന്ന് പ്രതിഫലിക്കുക മാത്രമാണ്. ആ സൂര്യന്റെ പ്രതിഫലനം ഈ ജൂലൈയിലും ആഗസ്റ്റിലും എത്തിയിട്ട് അത് വിളവെടുപ്പിന് വേണ്ടിയാകുന്നു. അതുപോലെ പുത്രന്റെയും ലൂഥറും മാർട്ടിൻ ലൂഥറും വെസ്ലിയും സാങ്കിയും പിന്നെയും നോക്സും കാൽവിനും മൂടിയും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഈ മഹാന്മാരായ മനുഷ്യർക്ക് അവരുടെ പിൻകാലങ്ങളിൽ ആ വെളിച്ചമുണ്ടായിരുന്നു. ബാപ്റ്റിസ്റ്റ് സഭയിലെ ജോൺ സ്മിത്തും കാമ്പലൈറ്റ് സഭയിലെ അലക്സാണ്ടർ ക്യാമ്പലും അതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരും ക്രിസ്തീയ സഭയും അങ്ങനെ എന്തെല്ലാം കൂടുതൽ പേരുകൾ അവർക്ക് വേണ്ടി അവരുടെ പക്കലുണ്ടായിരുന്നു. ഈ പറയുന്ന മനുഷ്യരെല്ലാം പിൻകാലത്ത് അവരുടെ കാലഘട്ടങ്ങളിൽ ഈ അവസാന കാലഘട്ടത്തിലേക്ക് എന്തായിരിക്കുമോ ഇവിടെ അതിനെ പ്രതിഫലിപ്പിക്കുക മാത്രം ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ അവരുടെ മക്കൾ ഈ സ്ഥാപകന്മാർക്ക് ശേഷം ഉടനെ തന്നെ അവർ എന്താണ് ചെയ്തിരുന്നത്? അവർ തണ്ടിൽ തന്നെ നിന്നിരുന്നില്ല, അവർ അതിൽ നിന്ന് മുമ്പോട്ട് പോയിട്ട് അവർ തന്നെ സ്വയം ഒരു ചെറിയ തോടായി മാറുകയും ചെയ്തു. അത് യഥാർത്ഥമായ ജീവന്റെ ഉറവിടത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയിട്ട് പിന്നെ നിങ്ങൾക്കതിൽ ഒരു ജീവനും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളതിൽ നിന്നും തോടിനെ പറിച്ചെടുത്ത് ഭൂമിയിൽ തട്ടിപ്പിടിപ്പിക്കുക, അത് അവിടെ കിടന്ന് അരുകിപ്പോകും. അതുപോലെ തന്നെയാണ് നിങ്ങൾ അരുകിയ മന്ന അവരുടെ പിൻകാലങ്ങളിൽ നിന്നുള്ളത് ഭക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കൊയ്ത്തു പക്വതയിൽ വിളഞ്ഞിരിക്കുന്നു. യേശുവിന് ഒരു മേശ വിരിച്ചതുണ്ട്. അവിടെ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആ ദിവസത്തെ പക്വതയേറിയ ആഹാരത്താൽ പോഷിപ്പിക്കപ്പെടുന്നു. അത് സുവിശേഷ വെളിച്ചത്താൽ അവൻ ഇന്ന് ഇവിടെയാകുന്നുവെന്ന് ന്യായീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു തരുന്നു. ആമേൻ. വിശുദ്ധന്മാർ അപ്പം ഭക്ഷിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, ഇന്നലത്തെ ആ പഴയ തോട് നോക്കൂ, അതവിടെ നട്ടുപിടിപ്പിക്കരുത്, അത് അഴുകിയതാകുന്നു. അതിനത് കഴിയുകയില്ല, അതിന് അതോടൊപ്പം നിലനിൽക്കാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, അത് യാതൊരു ഗുണവും ചെയ്യുകയില്ല, അത് വളരുകയില്ല. അത് ജീവനിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നതാണ്. വചനം ജീവനാകുന്നു, അത് ശരിയാണ്. തൊണ്ട് വീണുപോകുന്നു, ആ പഴയ ചെറിയ താടി കൊഴിഞ്ഞു പോകുന്നു, അതോടൊപ്പം കാര്യങ്ങളുമാകുന്നു. അത് സ്വയം സഭാസംഘടനയായിട്ട് കൊഴിഞ്ഞു പോകുന്നു, അത് ജീവനോടൊപ്പം പോകുന്നത് നിരസിച്ചു കളയുന്നു. എന്നാൽ വെളിച്ചം അതിനെ ന്യായീകരിക്കുന്നു. ഓ എന്റെ, അതെ ശ്രീമാൻ, ഇന്നലത്തേത്. ഓ എന്റെ, നാം എപ്രകാരം അത് കണ്ടിരിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, അതായത് ഇന്നലത്തെ അഴുകിയ കാര്യങ്ങൾ അവയെ ഇന്ന് നാം ഭക്ഷിക്കരുത്. നോക്കൂ, അതിൽ പുഴുക്കളുണ്ട്. നിങ്ങൾക്കറിയാമോ എനിക്കവയെ ചെറിയ കൃമികളെന്ന് വിളിക്കാമോ? എനിക്കറിയില്ല. എനിക്ക് അണുക്കളുടെ ജീവനെ കുറിച്ച് അധികമായിട്ടൊന്നും അറിയില്ല. എന്നാൽ നാം എല്ലായ്പ്പോഴും അതിനെ കൃമികൾ എന്ന് വിളിച്ചിരുന്നതായി ഞാൻ അറിയുന്നു. അതേതൊരു ഭക്ഷണവും സ്വല്പമെന്ന് അഴുകാൻ തുടങ്ങുമ്പോൾ അതിൽ കടന്നുകൂടുന്നു. നോക്കൂ, എങ്കിൽ പിന്നെ എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതുമായിട്ട് സന്തുഷ്ടരാണെങ്കിൽ മുമ്പോട്ട് പോയിക്കൊള്ളുക, എന്നാൽ എനിക്കത് ആവശ്യമില്ല. എന്നാൽ ഓർക്കുക, നിങ്ങൾ ചോദിച്ചേക്കാം, എങ്കിൽ ഇന്നലെ അത് എന്തുകൊണ്ട് കൊള്ളാമായിരുന്നു? തുടക്കം തൊട്ട് തന്നെ ആ ഗോതമ്പ് മണിയുടെ മേലുള്ള ആ ചെറിയ തോട് ആ വിത്തിനോടൊപ്പം തന്നെ വസിക്കുകയാണെങ്കിൽ അത് ആ വിത്തുമണിയെ കുറെ കൂടി മുമ്പോട്ട് എത്തിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നതിൽ നന്നായിരുന്നു. അതേ കാര്യം തന്നെയാണ് ആ ഗോതമ്പിന്റെ പൂവിനെ ഉണ്ടാക്കുന്നത്. അതാകുന്നു ഇന്നലെ ആയിരുന്നത്. എന്നാൽ അത് വിത്തുമണിയിൽ നിന്നും സ്വയം വേർപെടുത്തുകയാണെങ്കിൽ അത് വളർച്ചയെത്താതെ അതിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യുന്നു. നോക്കൂ, എന്നാൽ അത് ആ പ്രക്രിയയിൽ കൂടി കടന്നുപോകുകയാണെങ്കിൽ അതൊരു ജീവൻ നൽകുന്ന പ്രക്രിയയാകുന്നു. അത് നശിച്ചുപോകുകയും മറ്റെന്തിലോ ഒന്നിലേക്ക് കൂടിക്കലർന്നിട്ട് അത് വിത്തിനെ ഉണ്ടാക്കുന്നു. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എവിടെ നിന്നാണ് അത് വരുന്നത്? ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലായോ? അത് ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരിക്കലൊരു വലിയ കടലാസ് നിർമ്മാണ കമ്പനിയിലേക്ക് പോകുകയും അവർ ഈ കടലാസ് നിർമ്മാണ കമ്പനിയിൽ കൂടി കടന്ന് മുഴുവൻ കാര്യങ്ങളും കാണാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അവർ അവരെ ഈ കടലാസ് നിർമ്മാണ കമ്പനി കാണിക്കുകയും അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവർ തടി അരച്ചുണ്ടാക്കുന്ന കുഴമ്പും അതുപോലെയുള്ള വസ്തുക്കൾ കൊണ്ട് കടലാസ് ഉണ്ടാക്കിയിരുന്ന കാലത്തായിരുന്നു. ശരി, കുറച്ചു സമയത്തിന് ശേഷം അവരൊരു മുറിയിലെത്തി. അവിടെ ഒരു വലിയ കൂട്ടം പഴയ വൃത്തികെട്ടതായ തുണികൾ മാത്രം കൂമ്പാരം കൂട്ടിയിരുന്നു. അവർ ചോദിച്ചു, ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇതെന്താകുന്നു? ഓ, അവർ ചോദിച്ചു. അപ്പോൾ നിർമ്മാണശാലയുടെ അധ്യക്ഷൻ പറഞ്ഞു, ഇതാകുന്നു അത്. ഈ അഴുക്ക് തുണികളിൽ നിന്നാണ് ഞങ്ങൾ കടലാസ് ഉണ്ടാക്കുന്നത്. അവർ ചോദിച്ചു, അതിൽ നിന്ന് കടലാസ് ഉണ്ടാക്കുന്നു എന്നോ? അതെ. അതുകൊണ്ട് അവർക്കത് കഷ്ടിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തി അതേ തുണികളുടെ കൂന തന്നെ എടുത്തിട്ട് ഒരു പ്രത്യേക പ്രക്രിയയിൽ കൂടി അത് ഓടിച്ചിട്ട് അതിൽ നിന്നും ഒരു വൃത്തിയായ ശുദ്ധമായ കടലാസ് ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്കറിയാമോ, അതൊരു പ്രക്രിയയിൽ കൂടി പോയിട്ട് അത് വാസ്തവമായ കടലാസ് ഉണ്ടാക്കുകയും അവരുടെ ഒരു ചെറിയ വിവരണം അതിലിട്ടുകൊണ്ട് അവർക്കത് അയച്ചു കൊടുത്തു. അതിൽ അവർ തന്നെ വൃത്തികെട്ട തുണികളെന്ന് വിളിച്ചതിനെ പ്രതിഫലിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതെന്താകുന്നുവോ അതിതാകുന്നു. ഇന്നലത്തെ ചത്തുപോയ കാര്യങ്ങളാകുന്നു. ലൂഥറിന്റെ സന്ദേശവും വെസ്ലിയുടെ സന്ദേശവും പെന്തക്കോസ്റ്റുകാരുടെ സന്ദേശവും അതിനെല്ലാം കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും വചനത്തിന്റെ ഒരു ന്യായീകരണത്തിന്റെ പ്രക്രിയയിൽ കൂടി കടന്നു പോകാൻ കഴിഞ്ഞാൽ അത് രാജാവായ യേശുക്രിസ്തുവിന്റെ പ്രതിഫലനത്തെ കൊണ്ടുവരും. ആമേൻ. എന്നാൽ നിങ്ങളതിനെ അതുപോലെ അവിടെ തന്നെ വിട്ടുകളയുകയാണെങ്കിൽ അത് വൃത്തികെട്ട തുണികളാകുന്നു. നോക്കൂ, അതിനെ മറ്റെന്തിലേക്കെങ്കിലും ആകാരപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമാകുന്നു. ലൂഥർ ആകാരപ്പെട്ട് വെസ്ലിയിലേക്കും വെസ്ലി ആകാരപ്പെട്ട് പെന്തക്കോസ്റ്റിലേക്കും പെന്തക്കോസ്റ്റുകാർ ആകാരപ്പെട്ട് ക്രിസ്തുവിലേക്കും ആകേണ്ടിയിരിക്കുന്നു. അതൊരു പ്രക്രിയയിൽ കൂടി പോകുന്നു. അതുപോലെ തന്നെ സുവിശേഷം ഒരു പ്രക്രിയയിൽ കൂടെ പോയിരിക്കുന്നു. അത് അതിന്റെ പ്രക്രിയയിലാകുന്നു. ലൂഥറിന്റെ കാലഘട്ടം നീതീകരണത്തിന്റേതാകുന്നു, അത് നാം വിശ്വസിക്കുന്നു. വെസ്ലിയുടേത് ശുദ്ധീകരണത്തിന്റേതാകുന്നു, നാം അത് വിശ്വസിക്കുന്നു. പെന്തക്കോസ്റ്റുകാരുടേത് പരിശുദ്ധാത്മാവിന് വേണ്ടി കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്താക്കലാകുന്നു, നാം അത് വിശ്വസിക്കുന്നു തീർച്ചയായും. എന്നാൽ ഇതെല്ലാം കൂടി ആകാരപ്പെടുത്തിയെടുക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും എന്തുമായിട്ട് പുറത്തുവരും? യേശു. ശരിയാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. ഓ, അത് യേശുവായിട്ട് പുറത്തു വരും. ഒരു ലോഹവാർപ്പുശാലയിൽ ഒരു മനുഷ്യനൊരു മണി നിർമ്മിക്കുമ്പോൾ അവനൊരു പ്രത്യേക സ്വരം അതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അവൻ തന്റെ ആകാരമൊരുക്കി അതിലേക്ക് ഇരുമ്പൊഴിക്കുകയും അത്രയുമധികം പിത്തളയൊഴിക്കുകയും അത്രയുമധികം ഉരുക്കൊഴിക്കുകയും അത്രയുമധികം ചെമ്പ് അതിലേക്ക് ഇടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അതുണ്ടാക്കുന്ന ആ വ്യക്തിക്ക് അതൊരു ശരിയായ സ്വരം നൽകുന്നതിന് എത്രയധികം അതിലേക്ക് ഇടണമെന്ന് കൃത്യമായും അറിയാം. അതുതന്നെയാണ് യേശു തന്റെ മണവാട്ടിയിൽ ചെയ്തിരിക്കുന്നത്. അവൻ എത്രയധികം ലൂഥറിനെയും എത്രയധികം മെത്തഡിസ്റ്റിനെയും എത്രയധികം പ്രസ്ബിറ്റേറിയനെയും എത്രയധികം പെന്തക്കോസ്റ്റിനെയും അതിലേക്ക് ഇടേണ്ടിയിരിക്കുന്നു എന്നറിയാം. എന്നാൽ അവൻ അതിൽ നിന്നും എന്തായിട്ടാണ് പുറത്തുവരുന്നത്? തന്റെ സ്വന്തം പ്രതിഫലനമാകുന്നു. എന്താകുന്നു ഇത്? അത് പെരുമിടിന്റെ സന്ദേശം പോലെയാകുന്നു. നിങ്ങൾ നോക്കൂ, അത് നേരെ മുകളിലേക്ക് കൂമ്പാരം കൂടി തലക്കല്ലിനോട് ന്യൂനസംഖ്യയായി കടന്നു വരുന്നു. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ അവനുണ്ടായിരുന്ന അതേ ശുശ്രൂഷ തന്നെയായിരിക്കണം, അല്ലാത്ത പക്ഷം അവൻ അതിലേക്ക് വരാൻ കഴിയുകയില്ല. അതിപ്രകാരം തലതൊട്ട് പാദം വരെയാകുന്നു. തല പാദം തലയല്ല, എന്നാൽ തല പാദത്തെയും വഹിക്കുന്നു. അല്ലെങ്കിൽ പാദത്തെ എവിടേക്ക് പോകണമെന്ന് അതിനോട് പറഞ്ഞുകൊണ്ട് അതിനെ നടത്തുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? മനോഹരമായിരിക്കുന്നു. ഇതാ നാഴികയുടെ വെളിച്ചമാകുന്നു. വെസ്ലി ഒരു വലിയ വെളിച്ചമായിരുന്നു. അവൻ യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞതുപോലെ ആയിരുന്നു. അവൻ അവന്റെ നാഴികയിലെ ഒരു വലിയ വെളിച്ചമായിരുന്നു. തീർച്ചയായും അവനായിരുന്നു. അല്ല, അതേ ശ്രീമാൻ, വൃത്തിയായ തുണികൾ അല്ലെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അവശേഷിച്ചാൽ ഇന്നലത്തെ അഴുക്ക് തുണികളായിട്ട് അതെല്ലാ സമയത്തേക്കും അഴുക്ക് തുണികളായി തന്നെ തീരും. അത് ഉടുപ്പുകളായിട്ട് അതിന്റെ ഉദ്ദേശത്തെ നിവൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു കടലാസായി തീർന്നിരിക്കുന്നു. നീതീകരണം ലൂഥറിന്റെ കീഴിൽ അതിന്റെ സമയത്ത് നീതീകരണം സേവിച്ചു കഴിയുകയും അതിനുശേഷം വെസ്ലിയിൽ കൂടി അതിന് ശുദ്ധീകരണമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ ശുദ്ധീകരണം അതിന്റെ സമയത്തെ അത് പരിശുദ്ധാത്മാഭിഷേകമായി തീരുന്നതുവരെ സേവിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാഭിഷേകം അതിന്റെ സമയത്ത് സേവിച്ചു കഴിഞ്ഞിരിക്കുകയും അത് പരിശുദ്ധാത്മാവ് അതൊരേ ഒരു ദൈവം മാത്രമാകുന്നു. അത് സഭയിലേക്ക് കൂടിക്കലരുകയും സഭ ക്രിസ്തുവിലേക്കും അത് വേദപുസ്തകത്തിലൂടെ അവൻ എന്താണോ വാഗ്ദത്തം ചെയ്തിരുന്നത് അത് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പ്രതിഫലനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് വിശ്വസിക്കാൻ ഇടയായില്ലെന്ന് വന്നേക്കാം. എനിക്കത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുകയില്ല. ഞാൻ വചനത്തിന് വേണ്ടി മാത്രം ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു. നോക്കൂ, അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കിത് കാണാൻ കഴിയുമെങ്കിൽ അത് വെൽഷിന്റെ ഉണർവിന്റെ സമയത്ത് ഒരു വട്ടം വെയിൽസിലേക്ക് പോയ ഒരു വ്യക്തിയെ പോലെ അതായിരിക്കും. ഒരു കൂട്ടം ജനങ്ങൾ ഐക്യനാടുകളിൽ നിന്ന് പോയി. അവർ അവിടെ എത്തിയിട്ട് അവർ പറഞ്ഞു, ഏത് കെട്ടിടത്തിലാണ് വെൽഷ് ഉണർവ് നടത്തുന്നതെന്ന് അവർ കണ്ടെത്തുന്നതിനായി ആഗ്രഹിച്ചു. നിങ്ങളിൽ വളരെ പേരും വെൽഷിന്റെ ഉണർവിനെ കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതൊരു വലിയ ഉണർവ് വെയിൽസിൽ വെൽഷിന്റെ ജനങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ ഈ മനുഷ്യർ, ഈ വലിയ മഹാന്മാരായ ശുശ്രൂഷകരും അതുപോലെയുള്ളവരും ഐക്യനാടുകളിൽ നിന്നും അവിടേക്ക് പോയി. അവർ ദിവ്യത്വത്തിൽ ഡോക്ടർ ബിരുദധാരികളായിരുന്നു. അവർ അവിടേക്ക് ചെന്നിട്ട് എന്ത് വലിയ കാര്യമാണ് അവർ നടത്തിയിരുന്നതെന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, അങ്ങനെ അവർ തെരുവിൽ കൂടെ നടക്കുകയായിരുന്നു. അവർ പറഞ്ഞു, അപ്പോൾ അവർ ഒരു പോലീസുകാരൻ ഒരു മൂലക്കായി നിന്നുകൊണ്ട് തന്റെ വടിച്ചുഴക്കിക്കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇപ്രകാരം ഒരു സ്തുതിഗീതം ചൂളമടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ശരി, അയാളൊരു സ്തുതിഗീതം ചൂളമടിക്കുകയാണ്. നമുക്ക് അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അയാളെ കണ്ടിട്ട് അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. കൂടാതെ അയാളോടൊരു ചോദ്യവും ചോദിക്കാം. അങ്ങനെ അവർ അയാളുടെ അടുക്കലെത്തിയിട്ട് ചോദിച്ചു, ശ്രീമാൻ, ഈ വെൽഷിന്റെ ഉണർവ് എവിടെയാകുന്നു? അദ്ദേഹം തന്റെ തൊപ്പിയെടുത്തൂരി എന്നിട്ട് പറഞ്ഞു, ശ്രീമാന്മാരെ, വെൽഷിന്റെ ഉണർവ് ഇവിടെയാകുന്നു. ഇവിടെയാകുന്നു നടക്കുന്നത് അതവന്റെ ഹൃദയത്തിലായിരുന്നു. ഓ, അതായിരുന്നു അത്. അവൻ തന്റെ വെൽഷിന്റെ ഉണർവായിരുന്നു. ഓ ദൈവമേ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ വചനം വെളിപ്പെട്ട പ്രതിഫലനം മാത്രമാകുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. നിങ്ങൾ അവന്റെ വചനത്തിന്റെ പ്രതിഫലനമാകുന്നു. നോക്കൂ, എവിടെയാണ് വെളിച്ചിന്റെ ഉണർവ് നടക്കുന്നത്? ഏത് കെട്ടിടത്തിനുള്ളിലാകുന്നു? അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ, അതെന്റെ ഹൃദയത്തിലാകുന്നു. അവൻ തന്റെ വെളിച്ചിന്റെ ഉണർവായിരുന്നു. അത് ശരിയാണ്. ഇന്ന് സഭ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാകേണ്ടിയിരിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുന്നു. എന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. നോക്കൂ, സഭയും ആ സ്ഥാനത്ത് എത്തിയിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതങ്ങനെ ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം സ്വീകരിക്കുകയും അത് ചെയ്യുകയും ചെയ്യും. അതിന് ആ രീതിയിൽ വരേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ രീതിയിലാകേണ്ടിയിരിക്കുന്നു. അവൻ വെളിച്ചമാകുന്നു. അതുപോലെ തന്നെ നോഹ അവന്റെ കാലത്തെ വെളിച്ചമായിരുന്നു. അവൻ വെളിച്ചമായിരുന്നു. നോഹ ആ വെളിച്ചമായിരുന്നു. അവൻ എന്തിനു വേണ്ടി വെളിച്ചമായിരുന്നു? ദൈവത്തിന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്നും നശിപ്പിച്ചു കളയും. ഒരു പെട്ടകം പണിയുക, അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. നോഹ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു. ഒരു വഴി മാത്രം, അത് പെട്ടകമാകുന്നു. അവർ പറഞ്ഞു, അത് കിറുക്കി പിടിച്ച മതഭ്രാന്തനായ കിഴവനാകുന്നു. അവൻ വചനം വെളിപ്പെട്ടതായിരുന്നു. നോഹ ആ നാഴികയുടെ വെളിച്ചമായിരുന്നു. തീർച്ചയായുമായിരുന്നു. അവന്റെ കാലത്ത്, അവന്റെ കാലഘട്ടത്തിൽ അവൻ വെളിച്ചത്തെ എല്ലായിടത്തും പരത്തുകയുണ്ടായി. മോശി അവന്റെ നാഴികയിലെ വെളിച്ചമായിരുന്നു. ഞാൻ തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും, ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. ഞാൻ താഴേക്കിറങ്ങി വന്ന് ഒരു ശക്തിയേറിയ കരത്താൽ എന്റെ ജനങ്ങളെ ഞാൻ പുറത്തെടുക്കും. എന്നിട്ട് എന്റെ ശക്തി മിസ്രയിന്മേൽ കാണിക്കും. അങ്ങനെ മോശ കത്തുന്ന മുൾപടർപ്പിൽ അവനെ കണ്ടുമുട്ടുകയും ആ മുൾപടർപ്പിൽ അവൻ ഞാനാകുന്നവൻ ഞാൻ അവനെ കണ്ടെത്തുകയും അവിടെ നിന്ന് മോശ അവിടേക്ക് പോവുകയും ചെയ്തു. അവൻ ആ വെളിച്ചമായിരുന്നു. ആമേൻ. അവന് നിലത്തെ കുറച്ച് പൊടിയെടുത്ത് ആകാശത്തിലേക്ക് ഊതിപ്പറപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ഈച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറയാൻ കഴിഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? പൊടി പറക്കാൻ തുടങ്ങി. ഈച്ചകൾ അസ്തിത്വത്തിൽ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അവൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ഞാൻ മുഴുവൻ മിസ്രയീമിനെയും ദണ്ഡിപ്പിക്കും. അവനൊരു പ്രവാചകനായിരുന്നു. അവൻ പറഞ്ഞിരുന്നത് അതുപോലെ വന്നുഭവിച്ചിരുന്നു. അവൻ ആ ദിവസത്തെ വെളിച്ചമായിരുന്നു. അവൻ ദൈവത്തിന്റെ വെളിച്ചമായിരുന്നു. ഫറവോയുടെ പക്കൽ അവൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരിക്കുകയും ബാക്കിയുള്ളവരുടെ പക്കലും പുരോഹിതന്മാരുടെ പക്കൽ അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മോശ ആ വെളിച്ചമായിരുന്നു. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടത് അവരെ കാണിക്കുകയായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, ഞാൻ അവരെ ഒരു ബലമുള്ള കരത്തിന് കീഴിൽ പുറത്തു കൊണ്ടുവന്നിട്ട് ഞാൻ സ്വയം മഹത്വം പ്രാപിക്കും. അതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാരണത്താലാണ് തനിക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മോശം തെളിയിച്ചത്. അതവന് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടല്ല, കാരണം ദൈവം അവനോട് അത് ചെയ്യുന്നതിന് കൽപ്പിച്ചിരുന്നു. അതുമായിട്ട് നീ ജനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറയുക, നാളെ യഹോവയായ ദൈവം ഇപ്പോൾ എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഒരു കൈപിടി പൂഴിമണ്ണെടുത്ത് ഇപ്രകാരം ആകാശത്തെ കരഞ്ഞിട്ട് അതിനുവേണ്ടി വിളിക്കുക. അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ അതവിടെ ഉണ്ടായിരിക്കും. ഓ, നിങ്ങൾ ഉറങ്ങുകയല്ലെന്ന് ഞാൻ ആശിക്കുന്നു. വെളിപ്പെടുത്തൽ. അവൻ പറഞ്ഞു, എന്നെ അയച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് അരളി ചെയ്തിരുന്നു, അവൻ നമ്മെ ഇവിടെ സന്ദർശിച്ച് നമ്മെ ഇവിടെ നിന്നും പുറത്തു കൊണ്ടുപോകും. ആ നാഴിക സമീപിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. നിങ്ങൾ കൊണ്ടതെല്ലാം ഒഴിവാക്കി കളയുക, നമുക്ക് പോകാം. അതേ, അവരിൽ ചിലർ പറഞ്ഞു, ശരി, ഞാൻ വിശ്വസിക്കുന്നത് ദാത്താൻ പറഞ്ഞു. അതിനെന്തെങ്കിലും ധൃതി വെക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. നാമെല്ലാവരും ഈ കാര്യത്തിൽ അത്രയും ഉത്തേജിതരാകേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് കാഴ്ചയ്ക്ക് നാലോ അല്ലെങ്കിൽ അഞ്ചോ വട്ടം പരാജയപ്പെട്ടതുപോലെ കാണപ്പെട്ടിരുന്നു. എന്നാൽ അതുപോലെ തന്നെ അത് മുമ്പോട്ട് നീങ്ങിയിരുന്നു. അവർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അവർ പുറത്തേക്കിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ മോശം ഞങ്ങൾ കല്ലെറിയും, അവനെ ഞങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റിക്കൊള്ളുക. ഞങ്ങളുടെ ഇവിടെയുള്ള കൂട്ടത്തിൽ ഞങ്ങൾക്ക് അവനെ ആവശ്യമില്ല. മോശ നേരെ മുമ്പോട്ട് തന്നെ പോയി. എങ്ങനെയൊക്കെയാലും അവൻ ജീവനായിരുന്നു. അവൻ ആ നാഴികയിലേക്കുള്ള വെളിച്ചമായിരുന്നു. അവന്റെ പക്കൽ എന്തുണ്ടായിരുന്നു? എന്തായിരുന്നു അത്? ദൈവം വെളിപ്പെടുകയും അവന്റെ വാഗ്ദത്തം ചെയ്ത വചനം മോശയിൽ കൂടി വെളിപ്പെടുത്തുകയും മോശ വെളിച്ചവുമായിരുന്നു. ഏലിയാവ വെളിച്ചമായിരുന്നു. നീ ചെന്ന മലമുകളിൽ ഒളിച്ചിരിക്ക, നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. അതേ ശ്രീമാൻ, അവൻ തിരികെ യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു എന്ന വചനവുമായി എത്തി. ഞാൻ പറഞ്ഞല്ലാതെ ആകാശത്ത് നിന്നും മഞ്ഞും മഴയും ഉണ്ടാകയില്ല. സൂര്യൻ പ്രകാശിക്കുകയും നിങ്ങൾ മേഘങ്ങൾക്കെല്ലാം വേണ്ടി വിളിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയതെന്തും ചെയ്തുകൊള്ളുക. എന്നാൽ ഞാൻ പറഞ്ഞല്ലാതെ ആകാശത്ത് നിന്നും മഞ്ഞും മഴയും ഉണ്ടാകയില്ല. അവൻ എന്തായിരുന്നു? വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അവൻ വെളിച്ചമായിരുന്നു. വെളിച്ചം. അവൻ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതായിരുന്നു. അവർ വിചാരിച്ചു അവൻ അവിടെ ഇരുന്നു കൊണ്ട് അവന് ഭ്രാന്തായിരുന്നുവെന്ന്. അവന് കൂലിക്കാർ അവനെ പോഷിപ്പിക്കുന്നതിനുണ്ടായിരുന്നു. മറ്റുള്ളവർ വിശന്ന് മരിക്കുകയായിരുന്നു. അവർ അവരുടെ ആചാരമര്യാദകൾ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മുമ്പോട്ട് തുടർന്നുകൊള്ളുക. മോശയെ കിട്ടില്ല, അല്ലെങ്കിൽ ഏലിയാവിനെ കിട്ടില്ല. അവൻ ആ വെളിച്ചത്തിൽ ജീവിക്കുകയായിരുന്നു. കെരുത്തുതോടിനരികെ ഇരുന്നു കൊണ്ട് അവനൊരു നല്ല സമയമായിരുന്നു. അവൻ ആഹാരങ്ങളും കൂടാതെ അവനെ പരിപാലിക്കുന്നതിനും മറ്റെല്ലാമായി ആരോ ഉണ്ടായിരുന്നു. അവന് ഭ്രാന്താണെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവൻ ആ വെളിച്ചമായിരുന്നു. അവർ പറയും, ഹേയ്, നമുക്ക് ചുറ്റുമായി ഉണ്ടായിരുന്ന ആ വിശുദ്ധ ഉരുളുകാരന്റെ കാര്യം എന്തായിരിക്കുന്നു? ശരി, നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ആരോ കഴിഞ്ഞ ദിവസം വേട്ടയ്ക്ക് പോയിരുന്നവർ അവിടെയുള്ള മലയുടെ മുകളിലായി അവനെ അവിടെ ഇരിക്കുന്നത് അവർ കാണുന്നതിനിടയായി. ആ കിഴിവനായ മനുഷ്യൻ ഈ സമയത്തെ കുണങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ പന്തയം വെക്കാം. ഓ ഇല്ല, അവൻ വെളിച്ചമാകുന്നു. അവൻ വെളിച്ചമായിരുന്നു. അവൻ ദൈവത്തിന്റെ വെളിച്ചം അവന്റെ ദിവസത്തേക്കുള്ളതായിരുന്നു. യോഹന്നാൻ ഈ ഭൂമിയിൽ എത്തുമ്പോൾ അവൻ മരുഭൂമിയിൽ ദൈവത്തിൽ നിന്ന് വിദ്യാഭ്യാസം പ്രാപിക്കുന്നതിനായി പോയിരുന്നു. ഒരു സെമിനാരിയിൽ നിന്നുമായിരുന്നില്ല, അവന് മശിഹായെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അവൻ മുമ്പോട്ട് കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞു, അവനൊരു തേജസ്സേറിയ പ്രകാശിക്കുന്ന വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട്? അവൻ വചനം വെളിപ്പെട്ടതായിരുന്നു. യെശയ്യാവ് അപ്രകാരം പറഞ്ഞിരുന്നു, അതാകുന്നു ഇത്. അത് ശരിയാണ്. അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായിരിക്കും. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, അവന്റെ വാതിൽ നേരെയാക്കുവീൻ, അവന് വഴി നിരപ്പാക്കുവീൻ. അവൻ നിലവിളിച്ചു പറയും, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. അങ്ങനെ ഇവിടെ ഇതാ അവൻ കടന്നു വരുന്നു. അവൻ എന്തായിരുന്നു? മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിരുന്നു. അവൻ എന്തായിരുന്നു? വചനത്തിന്റെ വെളിപ്പെടുത്തലായ വെളിച്ചമായിരുന്നു. ഉത്പത്തിയിൽ അരുളി ചെയ്ത അതേ ദൈവം ഇത് അരുളി ചെയ്യുകയും അങ്ങനെ ഇതാ വെളിച്ചം വരികയും ചെയ്തു. അവൻ സൂര്യനു വേണ്ടി വെളിച്ചമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. സൂര്യൻ അസ്തിത്വത്തിലായി. അവൻ പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമുണ്ടായിരിക്കട്ടെ. ഇവിടെ ഇതാ അത് കടന്നു വരുന്നു. അതാ വെളിച്ചത്തിന്റെ നാഴികയായിരുന്നു. അവൻ വീണ്ടും പറഞ്ഞു, അന്ത്യനാളുകളിൽ ആമേൻ. അത് ഈ നാഴികയുടെ വെളിച്ചം ബാബിലോണിന്റെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു. എന്റെ ജനമായുള്ളവരെ, അവളെ വിട്ടു പോരുവിൻ. അവളുടെ പാപങ്ങളിൽ പങ്കുകൊള്ളരുത്. അശുദ്ധമായതൊന്നും തുടരുത്. അതിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്നും ഓടിപ്പോയിക്കൊള്ളുവീൻ. യോഹന്നാൻ അതേ കാര്യം തന്നെ പറഞ്ഞു. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. അവനൊരു വിദ്യാഭ്യാസമില്ലായിരുന്നു. ഒരു പ്രാസംഗികനെ പോലെ അവൻ സംസാരിച്ചിരുന്നില്ല. അവൻ പാമ്പുകളെക്കുറിച്ചും വടിയും മരങ്ങളും കോടാലിയും അതുപോലെയുള്ള കാര്യങ്ങളും അവൻ മരുഭൂമിയിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു. അവൻ അവർക്കിന്നുള്ളതായ ചില വലിയ നല്ല മഹത്തായ രീതിയിലുള്ള ചില കാര്യങ്ങൾ അവൻ വളർത്തപ്പെട്ട് അവർക്കന്ന് അതുണ്ടായിരുന്നതുപോലെ അവൻ വന്നിരുന്നില്ല. അവൻ തന്റെ സ്വന്തമായ ഭാഷ സംസാരിച്ചു കൊണ്ടുവന്നു. അവൻ അവിടെ നിന്നുകൊണ്ട് ആമേനെന്നോ ഈ മനോരഞ്ജകരമായ കുനിയലോ ഒന്നും നടത്തിയിരുന്നില്ല. അവൻ നേരെ മരുഭൂമിയിൽ നിന്നും പരുക്കനായും അപരിഷ്കൃതനായും കടന്നു വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനിതിൽ അംഗമാകുന്നു, ഞാനിതിൽ അംഗമാകുന്നു എന്ന് ചിന്തിക്കാൻ തുനിയരുത്. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. നിങ്ങൾ മെത്തഡിസ്റ്റ് ആയതുകൊണ്ടോ ബാപ്റ്റിസ്റ്റ് ആയതുകൊണ്ടോ പ്രസ്ബിറ്റേറിയൻകാരനായതുകൊണ്ടോ നിങ്ങൾക്ക് ദൈവവുമായിട്ട് എന്തെങ്കിലും അതുപോലെ ഒരു പിടിപാടുണ്ടെന്ന് ചിന്തിക്കാനിടയാകരുത്. ദൈവത്തിന് തെരുവിൽ നിന്നും മദ്യപാറ്റുകാരെയും വേശ്യമാരെയും എടുത്തിട്ട് അവരിൽ നിന്നും ദൈവമക്കളെ ഉണ്ടാക്കാൻ കഴിയും. ആരെങ്കിലും അത് കേൾക്കാൻ പോകുകയാണ്, ആരെങ്കിലും അത് വിശ്വസിക്കാൻ പോകുകയാണ്. അവൻ ഇതും പറഞ്ഞിരിക്കുന്നു, വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. വിശ്വസിക്കാത്ത എല്ലാ വൃക്ഷങ്ങളും വെട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടെരിച്ചു കളയും. അതുകൊണ്ട് അവന്റെ സന്ദേശം അതായിരുന്നു. അവൻ ആ ദിവസത്തെ വെളിച്ചമായിരുന്നു. യേശു പറഞ്ഞു, അവൻ പ്രകാശിക്കുന്ന ഉജ്ജ്വല വെളിച്ചമായിരുന്നു. നിങ്ങൾ കുറച്ചു സമയം അതിൽ നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. പ്രവാചകനായ യോഹന്നാൻ എന്താണ് പറഞ്ഞത്? അവൻ നിങ്ങളുടെ മധ്യേ എവിടെയോ ഇപ്പോൾ നിൽക്കുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ ദൃശ്യത്തിൽ വന്നാൽ ഉടനെ തന്നെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. ഓ എന്റെ, കാരണം അവൻ വെളിച്ചമായിരുന്നു. അവിടെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വെളിച്ചങ്ങളില്ല, നാലോ അല്ലെങ്കിൽ അഞ്ചോ വ്യത്യസ്തമായ സഭാസംഘടനകളില്ല. അവിടെ ഒരു വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ യാതൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ ലൂഥറനോ പ്രസ്ബിറ്റേറിയൻ വെളിച്ചമോ ഇല്ലായിരുന്നു. ക്രിസ്തു വെളിച്ചമാകുന്നു. ആ വെളിച്ചം ജീവനാകുന്നു. ആ വചനം വെളിപ്പെട്ടത് ആ നാഴികയിലേക്കുള്ള വെളിച്ചമാകുന്നു. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അതേ ശ്രീമാൻ, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഈ ദിവസം വെളിച്ചമുണ്ടാകുമെന്ന് അവൻ അരളി ചെയ്തു. അങ്ങനെ വെളിച്ചമുണ്ടായി. അവൻ വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലത്തേക്കുള്ള വാഗ്ദത്തങ്ങളെ നോക്കുക. ഓ എന്റെ, എല്ലാ വെളിച്ചവും ഈ സഭാ കാലഘട്ടത്തിൽ പ്രകാശിച്ചത് എപ്പോഴായിരുന്നാലും നാം അത് എപ്രകാരമാണെന്ന് കാണുന്നു. അത് തള്ളിക്കളയപ്പെടുന്നത് കാണുന്നത് ഒരു ദയനീയമായ കാഴ്ചയാകുന്നു. വെളിപ്പാട് 3:1, അതിവിടെ ഞാൻ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട്. വെളിപ്പാട് 3 ഞാൻ എന്തിലേക്കാണ് അപ്പോൾ അവയെ സൂചിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. നാം ജീവിക്കുന്ന ഈ നാഴികയിലേക്കുള്ള വാഗ്ദത്തങ്ങളെ നോക്കുക. അതൊരു തള്ളിക്കളയപ്പെട്ട വെളിച്ചമാകുന്നു. അവർ എന്താണ് ചെയ്തത്? അവർ പിൻസമയത്ത് അത് നിഷേധിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അവർ ഒരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലാണ് ജീവിച്ചിരുന്നത്. അവർ ഇന്ന് ചെയ്തത് എന്താണ്? അതേ കാര്യം തന്നെയാകുന്നു. ശരി, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു ലൂഥറൻകാരനാകുന്നു, ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരനാകുന്നു, ഞാനൊരു പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു. അത് യാതൊരു അർത്ഥവും ഉണ്ടാക്കുന്നില്ല. അത് നിങ്ങളൊരു നായോ പന്നിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ എന്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നു അതെന്തുമാകാം എന്ന് എനിക്ക് പറയാൻ കഴിയും. നോക്കൂ, അതെന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചാകുന്നു. ഇപ്പോൾ നിങ്ങളോട് യാതൊരു അവഗണനയും ഇല്ല. എന്നാൽ നിങ്ങളതിനെ അതിന്റെ അടിസ്ഥാനപരമായ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് കൊള്ളാം, നല്ല കാര്യമാകുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയാണോ? അത് ക്രിസ്തു നിങ്ങളിലാകുന്നു. അങ്ങനെ ക്രിസ്തു നിങ്ങളിലാകുന്നുവെങ്കിൽ പിന്നെ വചനം നിങ്ങളിലാകുന്നു. അങ്ങനെ വചനം നിങ്ങളിലാണെങ്കിൽ പിന്നെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയും? നോക്കൂ, ചോദ്യം അതാകുന്നു, അതിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അത് വെളിച്ചമാകുന്നു, സന്ധ്യാ വെളിച്ചം പ്രകാശിക്കുന്നു, മണവാട്ടി വൃക്ഷം തളിർക്കുന്നു. ഓ, ഓർക്കുക, അവർ ആ പഴയ വൃക്ഷത്തെ വെട്ടിയൊതുക്കി. വിട്ടിൽ ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു. മെത്തഡിസ്റ്റ് ശേഷിപ്പിച്ചത് ബാപ്റ്റിസ്റ്റ് തിന്നു, ബാപ്റ്റിസ്റ്റ് ശേഷിപ്പിച്ചത് എന്തായിരുന്നു? അത് പെന്തിക്കോസുകാർ തിന്നു. അവൻ പറഞ്ഞു, ഈ വൃക്ഷം, യോവേൽ പറയുന്നു, അതിന്റെ വേര് വരെ മുഴുവനും വെട്ടിക്കളഞ്ഞിരുന്നു, എന്നാൽ അത് വീണ്ടും ജീവിക്കുമോ എന്നവൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. ഓ, അതെ, അവൻ ആ വൃക്ഷത്തെ കരുതി വെച്ചിരുന്നു. അവൻ ആ വൃക്ഷത്തെ കരുതി വെച്ചിരുന്നു, അതേ ശ്രീമാൻ, കാരണം അതവന്റെ മണവാട്ടിയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ യഥാസ്ഥാനത്താക്കും, യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു. എന്താകുന്നു ഇത്? ലൂഥറൻകാർ തിന്നുകളഞ്ഞതെല്ലാം, വെസ്ലിയൻകാർ തിന്നുകളഞ്ഞതെല്ലാം, അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഞാനത് തിരികെ കൊണ്ടുവരും, ഞാനത് യഥാസ്ഥാനത്താക്കും, കാരണം അതെല്ലാം ഇപ്പോഴും ആ വൃക്ഷത്തിന്റെ വേരിൽ തന്നെയായിരിക്കുന്നു. നോക്കൂ, അതങ്ങ് താഴെ മണ്ണിലായിരിക്കുന്നു, അത് മരത്തിന്റെ നീര് താഴേക്ക് പോയതുപോലെ, അത് ഞാൻ ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞിരുന്നതുപോലെ അതവിടെ കിടക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കാഹളം ധ്വനിക്കും. ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട ലൂഥറൻകാരും ബാപ്റ്റിസ്റ്റുകാരും മെത്തഡിസ്റ്റുകാരും അവർക്ക് ഏതെങ്കിലും സഭാസംഘടനകളുമായിട്ട് യാതൊന്നും ചെയ്യാനില്ലായിരുന്നു. ലൂഥർ ഒരിക്കലും യാതൊന്നും സംഘടിപ്പിച്ചില്ല, മൂടി ഒരിക്കലും യാതൊന്നും സംഘടിപ്പിച്ചില്ല. അത് ആ റിക്കികളുടെ കൂട്ടമായിരുന്നു. അവനുശേഷം സംഘടന രൂപീകരിച്ച് തോടിലേക്ക് പോയത് ജോൺ സ്മിത്ത് യാതൊന്നും സംഘടിപ്പിച്ചില്ല. അവരിൽ ബാക്കിയുള്ളവരാരും സംഘടനകൾ രൂപീകരിച്ചില്ല. അത് ആ നാഴികയിലേക്കുള്ള വെളിച്ചമായിരുന്നു. ലൂഥറോ വെസ്ലിയോ അല്ലെങ്കിൽ അവരിൽ ബാക്കിയുള്ള ആരെങ്കിലും അത് ചെയ്തില്ല. അവർക്ക് ശേഷം കടന്നു വന്ന കൂട്ടമാണ് സംഘടന ഉണ്ടാക്കിയത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും യാതൊന്നും സംഘടനയായി പെന്തിക്കോസ് നാളിൽ ഉണ്ടാക്കിയില്ല. പെന്തിക്കോസ് ഒരു അനുഭവമാണ്, അതൊരു സഭാ സംഘടനയല്ല. അത് യാതൊന്നും സംഘടനയായി രൂപീകരിച്ചില്ല. ഓ ഇല്ല, എന്നാൽ പെന്തിക്കോസ്തുകാരൻ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ അത് സംഘടനയാക്കി. അതാണ് അവിടെ തോടായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കടലാസിലേക്ക് ആഞ്ഞു പതിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രതിരൂപത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിന് പകരം അല്ല, അവർ സ്വയം അവരെ തന്നെ അതിൽ നിന്നും വലിച്ചു പുറത്തെടുത്തിട്ട്, അതിനാൽ അവർക്ക് അതിലേക്ക് യാതൊന്നും ചെയ്യാനില്ലാതായിരിക്കുന്നു. അവരെ ഒറ്റയ്ക്ക് വിട്ടുകളയുക. എന്നാൽ ഇപ്പോൾ ഈ വെളിച്ചം, ഈ വൃക്ഷമായ ക്രിസ്തു സഭകളാൽ വീണ്ടും തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരുന്നു? അവർ ആദ്യം ചെയ്തിരുന്ന അതേ കാരണത്താലായിരുന്നു. അത് കടന്നുപോയ ദിവസങ്ങളിലെ ആ പഴയ കള്ള വെളിച്ചങ്ങളുടെ അതിപ്രഭയാലായിരുന്നു. എന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ അനന്യനാകുന്നു എന്ന് എബ്രായർ 13:8 പറയുന്നു. അവൻ അപ്പോൾ അനന്യനായിരുന്നതുപോലെ തന്നെ അവൻ ഇന്നുമാകുന്നു, കാരണം അവൻ അപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അത് അതേ വചനമായ ക്രിസ്തുവാകുന്നു. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇതിലേക്ക് നിങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വ്യക്തിപരമായിരിക്കാനിടയാകട്ടെ, എനിക്കറിയില്ല. നോക്കൂ, ആ ടേപ്പുകൾക്ക് വേണ്ടി അത് നിർത്തണോ വേണ്ടായോ എന്ന് ഇപ്പോൾ ഞാൻ ചെറുതായൊന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞാനത് അതുപോലെ തന്നെ അവിടെ വിട്ടേക്കുന്നതാണ്. നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ഇത് ശ്രദ്ധിക്കുക. നോക്കൂ, അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാകുന്നു. ശ്രദ്ധിക്കുക, അവൻ ചെയ്ത അവന്റെ പ്രവർത്തികൾ അത് സ്വയം വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, അവനവിടെ നിൽക്കുമ്പോൾ യോഹന്നാൻ 14:12 അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങളും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. ഇപ്പോൾ അവനത് പറഞ്ഞിരിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയിരിക്കും, എന്നാൽ എന്റെ വചനമോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. ഇപ്പോൾ നാം കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നുവെങ്കിൽ എവിടെയാണ് ആ വലിയ പ്രവൃത്തികൾ വരാൻ പോകുന്നത്? നോക്കൂ, നാം ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ പക്കൽ, ശ്രദ്ധിക്കുക, റോമാക്കാരുടെ കാലഗണന രീതി ശരിയാണെങ്കിൽ നമ്മുടെ പക്കൽ 6, നമുക്ക് 36 വർഷങ്ങൾ ശേഷിച്ചിരിക്കുന്നു. എല്ലാ 2000 വർഷത്തിലും ലോകം അതിന്റെ അവസാനത്തെ കണ്ടുമുട്ടുന്നു. ആദ്യത്തെ 2000 വർഷം വെള്ളത്താൽ നശിക്കപ്പെട്ടു. രണ്ടാമത്തെ 2000 വർഷത്തിൽ ക്രിസ്തു വന്നു. ഇത് 1964 കടന്നു വരികയാകുന്നു, 36 വർഷങ്ങൾ. ഇപ്പോൾ മിസ്രൈമിലെ ജ്യോതിശാസ്ത്രകാരന്മാരുടെ കാലഗണനാ രീതി പറയുന്നത് നാം 17 വർഷങ്ങൾ പുറത്തായിരിക്കുന്നു. ഇത് അതിൽ നിന്ന് 17 വർഷങ്ങൾ മുന്നോട്ടായിരിക്കുന്നു. അത് നമ്മെ 19 വർഷങ്ങളായി അവശേഷിപ്പിക്കുന്നു. യേശു പറഞ്ഞു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. നാം എവിടെയായിരിക്കുന്നു? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ ചെയ്യും, അതേ തരത്തിലുള്ള പ്രവൃത്തികൾ, എന്നാൽ അതിലും വലിയത് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സുകളെയും ഇത് ഗ്രഹിക്കുന്നതിനായി തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഇവിടെ കൂടുതൽ അധികമായി പറയാനിടയാകാതെ നിങ്ങളത് മനസ്സിലാക്കുന്നതിനിടയാക്കും. ശ്രദ്ധിക്കുക, അവൻ ഒരു ദിവസം പറഞ്ഞു, നമുക്കവൻ ചെയ്ത ചില വലിയ പ്രവൃത്തികൾ കാണാം. ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായി നമുക്കിപ്പോൾ ഒന്ന് നിർത്താം. നമുക്ക് ചിന്തിക്കാം, ഒരു വട്ടം അവൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ യാതൊന്നുമില്ല. അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്താണുള്ളത്? നിങ്ങളുടെ പക്കലുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 യവത്താലുള്ള അപ്പവും 2 മീനുമുണ്ട്. അവൻ പറഞ്ഞു, എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ യഥാർത്ഥമായ ആ 5 യവം കൊണ്ടുള്ള അപ്പം തന്റെ കയ്യിലെടുത്ത് ആ അപ്പത്തെ മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ആ യഥാർത്ഥമായതിൽ നിന്ന് അവൻ അപ്പമുണ്ടാക്കി. അത് 5000 പേരെ പോഷിപ്പിച്ചു. അത് ശരിയല്ലേ? അതിനുശേഷം അവൻ പറഞ്ഞു, അവനൊരു മീനിനെ എടുത്തു, ആ മീൻ എന്റെ കയ്യിൽ തരൂ. അതൊരു മീനായിട്ട് തന്നെ അതിന്റെ തുടക്കമായിരുന്നു. അതിനുശേഷം അവൻ ആ മീനിൽ നിന്നും മറ്റൊരു മീനെടുത്തു, പിന്നെ മറ്റൊരു മീനെടുത്തു. അങ്ങനെ 5000 പേരെ പോഷിപ്പിച്ചു. അത് ശരിയല്ലേ? എന്നാൽ ഈ അന്ത്യകാലത്ത് അവന്റെ പക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കൽപ്പിച്ചിട്ട് പറഞ്ഞു, അതവിടെ ഉണ്ടാകട്ടെ എന്ന് പറയുക. അങ്ങനെ അതവിടെ ഉണ്ടായി. അതിനുവേണ്ടി യാതൊന്നും അവിടെ ഇല്ലാതെ അതുണ്ടായി. അവനൊരിക്കലും അവിടെ ഒരു അണ്ണാനുണ്ടായിരുന്നില്ല, അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, ഇതവിടെ ഉണ്ടാകട്ടെ. അപ്പോൾ അതവിടെ ഉണ്ടായി. നോക്കൂ, ഓ, അവന്റെ വചനം ഒരിക്കലും വീഴ്ച പറ്റാത്തതാകുന്നു. അത് നിവൃത്തിയാകേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങളെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നോക്കൂ, അതവൻ പറയുമ്പോൾ അതവിടെ ഉണ്ടായിരിക്കും. അവനത് കൽപ്പിക്കട്ടെ. നോക്കൂ, അത് കൃത്യമായും അതുപോലെയായിരിക്കും. നോക്കൂ, കിഴക്കും പടിഞ്ഞാറും തിരികെ വന്ന് കിഴക്കിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇത് മോശയായിരുന്നു. പൊടിമണ്ണ് കയ്യിലെടുത്ത് ഈ ഭൂമിയിൽ ഈച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ ഈ അന്ത്യകാലത്ത് അവൻ യാതൊന്നും എടുക്കുന്നില്ല. നോക്കൂ, വചനം മാത്രമാകുന്നു. അതുണ്ടാകട്ടെ, അതുണ്ടായിരിക്കുന്നു. എന്താണോ പറഞ്ഞത് അത് പറഞ്ഞ രീതിയിൽ അവിടെ ആയിരിക്കും. അവയിൽ ചില കാര്യങ്ങളെ ഇന്ന് രാത്രിയിൽ ഞാൻ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ നോക്കൂ, അതെന്താണ് സംഭവിച്ചതെന്നും അതിനാൽ നിങ്ങൾക്ക് അവൻ ഇപ്പോഴും ദൈവമാണെന്ന് കാണാൻ കഴിയും. അവന്റെ വചനത്തിന് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, ഇതിലും വലുതും നിങ്ങൾ ചെയ്യും. ഞാനൊരു മീനുണ്ടാക്കാൻ ഒരു മീനിനെ എടുത്തു. നിനക്കൊരു മീൻ പോലും അവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, അവൻ ഇപ്പോഴും ദൈവമാകുന്നു. അവൻ ഇപ്പോഴും അതേ പുത്രനാകുന്നു. ഒരു മീനിൽ നിന്നും ഒരു മീനിനെ ഉണ്ടാക്കിയെടുത്ത അതേ ദൈവപുത്രനാകുന്നു. ഇത് അതേ ദൈവപുത്രൻ ഇന്നാകുന്നു. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, അതിലും വലിയതും നിങ്ങൾ ചെയ്യും. അത് മഹത്വപ്പെടുത്തിയിരിക്കും. ഇതിലും വലിയത് നിങ്ങൾ ചെയ്യും. എന്നാൽ ജനങ്ങൾ അത് കാണുന്നത് നിരസിച്ചു കളഞ്ഞു. വലിയ പ്രവൃത്തികൾ. ഒരു കള്ള വെളിച്ചം. നിങ്ങൾക്കറിയാമോ, ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇംഗ്ലണ്ടിനെ കുറിച്ച് വളരെയധികം സൂചിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു കള്ള വെളിച്ചത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇവിടെ അധിക നാളുകളായിട്ടില്ല, ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളക്കവർച്ചയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ. അത് കവർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. $7 കോടി കൊള്ള ചെയ്ത് എടുക്കപ്പെട്ടതായിരുന്നു. അതിനോട് താരതമ്യപ്പെടുന്നതായി ലോകത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു വലിയ കവർച്ചയ്ക്കായി നടന്ന ആക്രമണമായിരുന്നു. ഈ അടുത്ത സമയത്ത് $7 കോടി അതിനെ സ്കോട്ട്ലൻഡ് യാർഡിന് പോലും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് അവർ അത് ചെയ്തത്? അതൊരു കള്ള വെളിച്ചത്താലായിരുന്നു. അവർ റെയിൽപാളത്തിൽ ഒരു അപായത്തിന്റെ വെളിച്ചം ഉയർത്തിയിട്ട് അതൊരു ചുവന്ന പ്രകാശത്തിൽ എത്തുന്നതുവരെ അവയെല്ലാം നിർത്തിക്കളഞ്ഞു. അവിടെ ഈ കൊള്ള നടക്കുകയും അതതിന്റെ ശരിയായ സ്ഥലത്തായിരുന്നു. ഒരു കള്ളത്തരത്തിലുള്ള വെളിച്ചം രാജ്യങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഏറ്റവും വലിയ കവർച്ചയ്ക്ക് അവസരം കൊടുത്തു. അത് രാജ്യങ്ങളെ കവർച്ച ചെയ്ത് കളഞ്ഞു. ഒരു കള്ള വെളിച്ചത്താൽ ഏറ്റവും വലിയ കൊള്ള, ഏറ്റവും വലിയ കവർച്ചയുടെ ആക്രമണം നടന്നു. ദൈവത്തിന്റെ സഭയുടെ ഏറ്റവും വലിയ കവർച്ച നടന്നതും ഒരു കള്ള വെളിച്ചത്താലായിരുന്നു. അവരുടെ സഭാസമുദായത്തിന്റെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നും അവരെ കവർച്ച ചെയ്തു. അത് സഭയിൽ നിന്നും അതിന്റെ ജീവരക്ഷയുടെ മാർഗത്തെ എടുത്തു കളഞ്ഞു. അതവരിൽ നിന്നും വചനത്തെ, അവർ മതവിശ്വാസ പ്രമാണങ്ങളെ വചനത്തിനു പകരം എടുത്തപ്പോൾ അവരെ കവർച്ച ചെയ്തു കളഞ്ഞു. അതവരെ കവർച്ച ചെയ്തു. ഓ, അവർ വചനമുണ്ടെന്ന് അവകാശപ്പെടുന്നു. വചനം സ്വയം ആ കാലത്തിനു വേണ്ടി അതിന് പുറത്തായി ജീവിക്കുന്നു. അത് സ്വയം അതിനെ തന്നെ അറിയിക്കുന്നു. അവരുടെ പക്കലും വചനമുണ്ടായിരുന്നു എന്ന് പിന്നിലായി യേശുവിന്റെ കാലത്ത് അവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത് പറയുന്നു, അവർ ഒരു വലിയ വെളിച്ചം കണ്ടു, എന്നിട്ട് അവർ അത് തള്ളിക്കളഞ്ഞു. ഓ, കള്ള വെളിച്ചം. അതെ, അത് സഭയ്ക്ക് അതിനുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ കവർച്ചയുടെ വില കൊടുക്കേണ്ടി വന്നു. തണുത്ത സഭാ സംഘടനയുടെ മതവിശ്വാസ പ്രമാണങ്ങൾ, സഹോദര, ഒരു ന്യായീകരിക്കപ്പെട്ട വചനത്തെ ഒരു വിത്തിന് വളർച്ചയിലെത്തിക്കുകയില്ല. വേദപുസ്തകത്തിൽ യേശു പറഞ്ഞു, ദൈവത്തിന്റെ വചനം വിതയ്ക്കാൻ പോയവൻ വിതച്ച വിത്താകുന്നു. നോക്കൂ, അതുകൊണ്ട് തണുത്ത മതസംഹിത പ്രമാണങ്ങൾ ആ വചനത്തെ പക്വതയിലെത്തിക്കുന്നില്ല. ഇല്ല, ഇല്ല. തണുത്ത ഹിമവാത കാറ്റുള്ള ദിവസങ്ങൾ ഒരു ഗോതമ്പിനെ പക്വതപ്പെടുത്തുകയില്ല. ഇല്ല, വസ്തുമായുമില്ല. അതിനുവേണ്ടി സൂര്യവെളിച്ചത്തിന്റെ ചൂടെടുക്കേണ്ടി വരും. കാരണം അത് ദൈവത്തിന്റെ അരുളി ചെയ്ത വചനം അങ്ങനെ ഒരു കാര്യത്തെ ചെയ്യുന്നതിനായി എടുക്കുന്നു. അതിനുവേണ്ടി ദൈവത്താൽ അരുളി ചെയ്ത വചനം ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടി വരും. അവൻ ഇന്നലെ ആയിരുന്നതുപോലെ അവൻ ഇന്നുമാകുന്നു. മതവിശ്വാസ പ്രമാണങ്ങളും സഭാസംഘടനകളും അതൊരിക്കലും അത് ചെയ്യുകയില്ല. അവ തണുത്തതും വ്യത്യസ്തതുമായിട്ട് വിത്ത് നേരെ മണ്ണിൽ തന്നെ കിടന്നഴുകിപ്പോകും. അതിനടിയിൽ അതിന് വളർന്നു വരാൻ കഴിയുകയില്ല. ആ കാരണത്താൽ ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നു. അത് നമ്മുടെ വിലയേറിയ സഹോദരനായ ബില്ലി ഗ്രഹാമിനെ പോലെയാകുന്നു. അദ്ദേഹം ഏറ്റവും വലിയ ഉണർവുകാരനാകുന്നു. ദൈവം ആ മനുഷ്യനെ ഉപയോഗിക്കുന്നതായി ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. അദ്ദേഹം ബാപ്റ്റിസ്റ്റുകാരുടെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും ഇടയിലേക്ക് പോകുന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു കൂട്ടം സഭയിൽ ചേരുന്നവരുടെ കൂട്ടത്തെ കൊണ്ടുവരുന്നു. നോക്കൂ, അവിടെ തെക്കൻ നാട്ടുകാരായ ബാപ്റ്റിസ്റ്റുകാർ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പോകുന്നു. കാരണം അവർക്കവിടെ ഏറ്റവും കൂടുതൽ സഭാ സംഘടനകളും അല്ലെങ്കിൽ മറ്റേതൊരു പ്രൊട്ടസ്റ്റന്റുകാരെക്കാട്ടിലും കൂടുതൽ അവിടെ അവരുടെ സഭാ സംഘടനകൾ കൂടുതലായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം മിക്കവാറും എല്ലാവരെയും തന്നെ കത്തോലിക്കക്കാർ കൊണ്ടുപോയിരുന്നു. നിങ്ങളത് പത്രങ്ങളിൽ കണ്ടിരുന്നുവോ? അത് തീർച്ചയായും ചെയ്തു. വിഷമിക്കേണ്ട, അവർ അവരെ എല്ലാം എടുത്തു കൊണ്ടുപോകാൻ പോകുകയാണ്. കാരണം അത് നേരെ അവരോടൊപ്പം തന്നെ ബാപ്റ്റിസ്റ്റുകാരെ എല്ലാം എടുക്കുന്നു. അങ്ങനെ അവരെല്ലാം ഒന്നാകുന്നു. ആ കാര്യം അവർക്കറിയുകയുമില്ല. സഭയുടെ സമിതി, സഭാസമിതികൾ അവരെയെല്ലാം അതേ കാര്യത്തിലാക്കിയിട്ടിരിക്കുന്നു. സഭാ സംഘടനകൾ എന്തിന് നിങ്ങൾ ഇവിടെയും അവിടെയും തങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളിത് തള്ളിക്കളയുന്നിടത്തോളം എന്ത് വ്യത്യാസമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ അതേ സഭാ സംഘടനയുടെ നാമം തന്നെയല്ലേ നിങ്ങൾ ഒരു സ്ഥാനത്തായിരുന്നപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്ന് മൃഗവും മറ്റേത് അടയാളവുമാകുന്നു. അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾ. അതുകൊണ്ട് അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അവിടെയായിരുന്നു അവനായിരുന്നത്. അവൻ അവന്റെ അംഗീകാരത്തെ ശക്തമായി ചവിട്ടി. അവിടെ നിങ്ങൾ അത് എടുക്കുകയും ചെയ്തു. അവിടെ അവരെല്ലാവരും നേരെ അമേരിക്കൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നയിക്കപ്പെടുകയും അവിടുന്ന് വാഷിംഗ്ടൺ DCയിലേക്കും അവിടുന്ന് സഭാസമിതിയിലേക്കും അങ്ങനെ അവിടേക്ക് നിങ്ങൾ പോകുന്നു. പുരോഹിതവർഗം അവരെ നേരെ തിരികെ അവർ എന്ത് ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നിടത്തേക്ക് തന്നെ കൃത്യമായും അവരെ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. എന്റെ ആഗ്രഹം എന്നത് ആ ഘടികാരം അത്രയും വേഗതയിൽ പോകരുത് എന്നാകുന്നു. ഇപ്പോൾ നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുക മാത്രം ചെയ്യുക. ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്തങ്ങളെ നോക്കുക, വീണ്ടും തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. ഈ അവസാന കാലത്ത് സഭാ സംഘടനകളുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭ എപ്രകാരം അത് ചെയ്തിരിക്കുന്നു. കള്ള വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുന്നതിന്റെ കാരണത്താൽ അത് പക്വതപ്പെടുകയില്ല. ആ കാരണത്താലാണ് ഈ വചനത്തിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയാതെയാകുന്നത്. അധികനാളുകളായിട്ടുള്ള ഒരു പുരോഹിതൻ ഞാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു പെൺകുട്ടി ഈ സഭയിൽ നിന്നും പുറത്തു വന്നിരുന്നത് പിന്മാറിപ്പോയിട്ട് ഒരു കത്തോലിക്കക്കാരനായ പയ്യനെ വിവാഹം കഴിക്കുകയും തിരികെ കത്തോലിക്ക സഭയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയെ തിരികെ സഭയിലേക്ക് എടുക്കാൻ പോകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവളെ ക്രിസ്തീയ സ്ഥാനത്തിൽ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സഭാധ്യക്ഷൻ ഇതറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഇതാകുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിത് സത്യം ചെയ്ത് പറയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ സത്യം ചെയ്ത് പറയാറില്ല. അദ്ദേഹം പറഞ്ഞു, അതെ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് അതിനുവേണ്ടി എന്റെ വാക്കുകൾ എടുക്കാൻ കഴിയില്ലെങ്കിൽ കൊള്ളാം, നന്നായിരിക്കുന്നു. കാരണം ഞാൻ സത്യം ചെയ്ത് പറയുകയില്ല. വേദപുസ്തകം പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അതിനുവേണ്ടി എന്റെ വാക്കുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞു ക്രിസ്തീയ സ്നാനം. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അത് വെള്ളത്തിൽ മുക്കുന്നതാണോ? ഞാൻ പറഞ്ഞു, ആ ഒരൊറ്റ രീതിയിൽ മാത്രമാണ് ക്രിസ്തീയ സ്നാനം നിർവഹിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അവളെ ഒഹായ നദിയിൽ വെച്ച് സ്നാനപ്പെടുത്തി. അവളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ മേലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. അതാകുന്നു ഏകമാത്രമായ ക്രിസ്തീയ സ്നാനമായിട്ടുള്ളത്. പറഞ്ഞു, അതെ ശ്രീമാൻ. അദ്ദേഹം ഇപ്രകാരം തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വിചിത്രമായിരിക്കുന്നു. പറഞ്ഞു, നിങ്ങൾക്കറിയാമോ കത്തോലിക്ക സഭ ആ രീതിയിലാണ് സ്നാനപ്പെടുത്തിയിരുന്നത്? ഞാൻ ചോദിച്ചു, എപ്പോൾ? അദ്ദേഹം പറഞ്ഞു, മുമ്പോട്ട് തുടർന്നുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ചർച്ച തുടരുകയായിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി, ഞങ്ങൾ യഥാർത്ഥ കത്തോലിക്കരാകുന്നു. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നേരെ അവിടെ തന്നെ കിടക്കുന്നു എന്നറിഞ്ഞിരിക്കുകയും കൂടാതെ അത് ചരിത്രത്തിലുമായി കിടക്കുന്നു. ഞാൻ പറഞ്ഞു, അത് സത്യമാണ്. എന്നാൽ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്. എന്നിട്ട് പറഞ്ഞു, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്കത് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. അവൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എങ്കിൽ സഭയ്ക്ക് അത് അധികാരം തരുന്നില്ലേ? പത്രോസ് സഭയുടെ തലവനായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സഭ പത്രോസ് ചെയ്ത അതേ രീതിയിൽ പാപം മോചിക്കുകയാണെങ്കിൽ മാത്രമാകുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവർ അവരോട് ചോദിച്ചു, രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഞാൻ പറഞ്ഞു, നിങ്ങളത് ചെയ്യുക, ഞാൻ നിങ്ങളോടൊപ്പം പോകാം. ഓ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകത്തെ ന്യായവാദം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, അത് വചനമാകുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം തന്റെ സഭയിലാകുന്നു. ഞാൻ പറഞ്ഞു, ദൈവം തന്റെ വചനത്തിലാകുന്നു. എല്ലാ മനുഷ്യരുടെയും വാക്കുകൾ കള്ളമാകുന്നു, അവന്റെ സത്യമാകുന്നു. നോക്കൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കാണുന്നതിന് യാതൊരു വഴിയുമില്ലായിരുന്നു. എന്നാൽ അവിടെ അവർ പോകുന്നു, ഏറെ അന്ധകാരത്തിലേക്കാകുന്നു. അതോടൊപ്പം പെന്തിക്കോസുകാർ 10,000 അതിലേക്ക് വീണുപോകുന്നു. ഇവിടെ ഇതാ അവർ അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് നേരെ അതിനകത്തേക്ക് തന്നെ പോകുന്നു. വചനം നേരെ മുമ്പോട്ട് ഭഗവാൻ അത് തെളിയിക്കുകയും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അവൻ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആ മതതത്വ സംഹിതയുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ അവർ നേരെ ഇരുട്ടിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിക്കും നോഹയുടെ സമയത്ത് അവർ ചെയ്ത പോലെ എല്ലാ സമയത്തും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ഇന്ന് വീണ്ടും അവർ ചെയ്തുകൊണ്ട് നേരെ ഇരുട്ടിലേക്ക് പോകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാകുന്നു അവർ വെളിച്ചത്തെ നിഷേധിച്ചു കളഞ്ഞു? കാരണം മതവിശ്വാസ പ്രമാണം അവരെ അന്ധരാക്കി കളഞ്ഞിരിക്കുന്നു. ഓ, എന്തൊരു ഇരുണ്ട നാഴികയിലാകുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതെ, അവർ ക്രിസ്തുവിന്റെ സത്യമായ നിത്യ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയും അതുതന്നെയാണ് അത് ചെയ്യുന്നതിനിടയാക്കുകയും ചെയ്തിരിക്കുന്നത്. തണുത്ത സഭാ സംഘടനകൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന്മേൽ ജീവനെ കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം അത് ജീവനെ അവരുടെ സഭാ സംഘടനയിൽ കൊണ്ടുവരും. നമുക്കിപ്പോൾ കൂടുതൽ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ക്രിസ്ത്യാനി ഞാൻ ഈ പുരോഹിതനോട് ഇത് ചോദിച്ചിരുന്നു. കത്തോലിക്ക സഭ അതിന്റെ തുടക്കത്തിൽ റോമിലെ നിക്കേയിൽ അല്ലാതെ പെന്തക്കോസ്റ്റിലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ പോകുമായിരുന്നു. സഭ ഒരിക്കലും റോമിലെ നിക്കാവിൽ തുടങ്ങിയിട്ടില്ല, അത് പെന്തക്കോസ്റ്റ് നാളിലാണ് തുടങ്ങിയത്. നോക്കൂ, ജെറുസലേം, അവിടെയായിരുന്നു സഭ തുടങ്ങിയത്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ ഈ ജനങ്ങളായ അടിമകളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയതിനെ ഞാൻ അംഗീകരിക്കുന്നു. അവരുടെ യജമാനന്മാർ അവരുടെ ശക്തിയെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അവർ ചെയ്യുന്നത് എന്താണെന്ന് കാണുകയും മരിച്ചവരെ ഓർപ്പിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും പിശാചിനെ പുറത്താക്കുകയും മുൻകൂട്ടി കാര്യങ്ങളെ പറയുകയും ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രവാചകന്മാരും മറ്റും ആട്ടുതോൽ അരക്കി ചുറ്റിക്കൊണ്ടും സസ്യഭോജനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും അവർ നിക്കാസമിതിയിലേക്ക് കടന്നു വന്നിരുന്നു. അങ്ങനെ അവർ എത്ര മഹാന്മാരായ മനുഷ്യരായിരുന്നു. അവർ അവിടെ നിക്കാസമിതിയിലേക്ക് വചനത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നതിനായി അവർ അവിടെ വരെ എത്തിയിരുന്നു. എന്നാൽ ആ രക്തപങ്കിലമായ 15 ദിവസങ്ങൾക്കുള്ളിൽ അവർ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവരുടെ മതവിശ്വാസ പ്രമാണമായി വേദപുസ്തകത്തിലെ ഉപദേശമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നുള്ളതിന് പകരമായി അവർ സ്വീകരിച്ചു. അതിൽ കൂടെ പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം നേരെ അതിലേക്ക് ജന്മമെടുത്തുകൊണ്ട് അതേ കാര്യം ചെയ്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു. അത് മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം ആകുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയാകുന്നു. അവർ തിരുവത്താഴമെടുക്കുകയും വീഞ്ഞു കുടിക്കുകയും ഇത് വിശുദ്ധ കുർബാനയാകുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാകുന്നു. പുരോഹിതൻ അത് നിങ്ങൾക്ക് തരുന്നു. ഇപ്പോൾ വേദപുസ്തകം ഇപ്രകാരം വായിക്കുന്നില്ല. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ ഒരു പുരോഹിതൻ വഴിയിൽ കൂടെ അവിടേക്ക് നടന്നു വന്നിട്ട് ഉടുപ്പിന്റെ കോളർ തിരിച്ചുമറിച്ചുകൊണ്ട് പറഞ്ഞു, നാക്ക് നീട്ടി വിശുദ്ധ കുർബാന എടുക്കുക. ഇല്ല, അത് ഇപ്രകാരം പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും ഇവിടെ കോടി വന്നിട്ട് നിങ്ങളുടെ കൂട്ടായ്മയുടെ വലങ്ക എനിക്ക് തരികയും നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരും മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും ഞാൻ നിങ്ങളുടെ പേരുകൾ ചേർത്തുകൊള്ളാം, എവിടെ നിന്നെങ്കിലും ഒരു എഴുത്തു കൊണ്ടുവരിക. അവൻ പറഞ്ഞു, അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവിടെ സംസാരിച്ചു തുടങ്ങി. അവർ മദ്യപിച്ചവരെ പോലെ ഇടറി നടന്നുകൊണ്ട് തെരുവിലേക്ക് പോകുകയും മറിയാമും ബാക്കിയുള്ളവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ സ്വാധീനത്തിൽ പോയിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു, അവരെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ മനുഷ്യർ പുതുവിഞ്ഞു കുടിച്ചിരിക്കുന്നു. അവരെന്തായിരുന്നു? ഒരു മതതത്വ സംഹിതയിൽ അന്ധരാക്കപ്പെട്ടവരായിരുന്നു. ആ ചെറിയ 24-കാരനായ പ്രാസംഗികൻ അവിടെ എഴുന്നേറ്റ് നിന്ന് അവന് പത്രോസ് എന്ന പേരായിരുന്നു. അവൻ പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും യഹൂദായിൽ വസിക്കുന്നവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവേൻ. ഇവർ ലഹരി പിടിച്ചവരല്ല, എന്നാൽ ഇതെന്തായിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതാ വെളിച്ചമാകുന്നു, ഇതാ വചനം വെളിപ്പെട്ടതാകുന്നു. ആമേൻ. അതേ കാര്യം തന്നെ ഇന്ന് സംഭവിക്കുകയും അവർ അന്ന് ചെയ്തതുപോലെ തന്നെ അവർ ഇന്നും ചെയ്യുകയും അവരുടെ തലകുലിക്ക് പോവുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക, കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ഓ, ഇതിനുവേണ്ടി ക്രിസ്തു നിത്യജീവൻ ആ ജീവന്റെ വചനത്തെ ന്യായീകരിച്ച് ജഡമാക്കി തീർക്കുന്നതിനെടുക്കുന്നു. ഓ, എന്റെ നന്മയുണ്ടാകട്ടെ. വചനത്തെ എടുക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ വചനത്തെ പ്രാവർത്തികമാക്കുന്നതിനെടുക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ. ഇപ്പോൾ നോക്കൂ, മർക്കോസ് 16 അവന്റെ അവസാനത്തെ ആജ്ഞയായിരുന്നു, ഭൂലോകത്തിലൊക്കെയും. അത് ഇതുവരെയും ഒരിക്കലും അവിടെ വരെ എത്തിയിട്ടില്ല. നോക്കൂ, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും ഭൂലോകത്തിലൊക്കെയും. സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പ്രാസംഗികനുമായി കൈപിടിച്ചു കൊടുക്കും, അല്ല. അവർ നല്ല സഭയിലെ അംഗമായിരിക്കും, അല്ല. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഓ, എന്റെ എത്ര ദൂരം സകല സൃഷ്ടിയോടും, എത്രയധികം ഭൂലോകമൊക്കെയും. അവൻ വീണ്ടും തിരികെ വരുന്നതുവരെയാകുന്നു. ഈ അടയാളങ്ങൾ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകയാൽ അവയിലും വലുതും ചെയ്യും. ഓ, നമുക്ക് എങ്ങനെ അതിൽ നിന്നും നടന്നു മാറിക്കളയാൻ കഴിയും എന്നല്ലാതെ എനിക്ക് കൂടുതലായി പറയാൻ കഴിയും. അവരായിരുന്നതിലും കൂടുതൽ നാം ഇരുട്ടിലായിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഇതിന്റെ അവസാനത്തെത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരായിരുന്നതിലും കൂടുതൽ ഇരുട്ടിൽ നാം ആകുന്നു. ഞാൻ ഏകദേശം ഒന്നര മണിക്കൂറോളമായി നിങ്ങളെ ഇവിടെ ഇരുത്തി ചിരിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ നോക്കൂ, ഈ ടേപ്പ് അവിടേക്ക് തുടർന്ന് പോയിക്കൊള്ളും. നോക്കൂ നോക്കൂ, അവർ നാം ആയിരിക്കുന്നതിലും കൂടുതൽ ഇരുട്ടിലാകുന്നു. ഞാൻ ആ പ്രസ്താവന നടത്തിയിരുന്നു. എന്തുകൊണ്ട് സഭകൾ ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ അത്രയും വഞ്ചിതരായിട്ട്? അത് കാഴ്ചയ്ക്ക് സത്യത്തെ പോലെ തോന്നിപ്പിക്കുന്നു. ഇപ്പോൾ യേശു അത് പറഞ്ഞില്ലേ? നമുക്ക് മത്തായി 24 നോക്കാം. നോക്കൂ, മത്തായി 24 യേശു അത് പറയുന്നു. അതായത് അന്ത്യനാളുകളിൽ ഈ രണ്ട് ആത്മാക്കളും അത്രയും അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. അന്ത്യനാളുകളിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം സഭയുണ്ടാക്കുന്നതിനായി പുറത്ത് കടന്നുവരും. ഈ സഭാ സംഘടനകൾ അവരുടെ സത്യമെന്ന് അവർ വിളിക്കപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് യഥാർത്ഥമായ കാര്യത്തോട് അത്രയും അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും പെന്തക്കോസ്കാരെ പോലും തെറ്റിച്ചു കളയും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പെന്തക്കോസ്കാരനെ എടുത്ത് ഏതെങ്കിലും മെത്തഡിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റിന്റെയോ ഉപദേശത്തിൽ അവനെ വഞ്ചിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അവനോടൊത്ത് പറയുകയില്ല. അവൻ അതിലും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരനെ ഒരു ലൂഥറൻകാരന്റെ ഉപദേശവുമായിട്ട് വഞ്ചിക്കാൻ പോകുന്നില്ല. നോക്കൂ, കൂടാതെ അതുമല്ല, ഏതെങ്കിലും ചില പെന്തക്കോസ്കാരുടെ ഒരു കള്ള ഉപദേശമായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു വഞ്ചിക്കുന്ന സന്ദേശത്തെ ഇപ്പോൾ ഈ വചനത്തിൽ ഒരു സന്ദേശമായി നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പിന്നിലായി അവരുടെ മതതത്വ സംഹിതകളിൽ അവരുടെ സഭാ സംഘടനയുടെ സജ്ജീകരണത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇല്ല, വാസ്തവമായും നിങ്ങൾ ഒരിക്കലും അവരെ വഞ്ചിക്കുകയില്ല. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവർ വഞ്ചിക്കപ്പെടുകയില്ല. എന്താകുന്നു ഇത്? ചതിവാകുന്നു. ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭ അവർ എന്താണ് ചെയ്യുന്നത്? അവർ അവരുടെ സഭയെ സഭാസമിതിയുടെ കശാപ്പിനായി അവരുടെ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ മുമ്പോട്ട് നയിക്കുന്നു. അത് അവസാനത്തെ കൂട്ടക്കൊലയായിരിക്കും. അപ്പോൾ സഭയും റോമും തമ്മിൽ ബന്ധിക്കപ്പെടുമ്പോഴായിരിക്കും അവർ മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് അവസാനത്തെ കൂട്ടക്കൊലയായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭകളെല്ലാം നോക്കൂ, അതെന്താണ് ചെയ്യുന്നത്? അത് ജനങ്ങളെ നയിക്കുന്നു. അതൊരു കോലാടാകുന്നു. ഒരു കോലാട് എല്ലായ്പ്പോഴും ഒരു ചെമ്മരിയാടിനെ കശാപ്പിനായി നയിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾ കശാപ്പശാലകളിൽ അത് കണ്ടിട്ടുണ്ടാകും. ആ കോലാട് നേരെ അവിടെ വരെ ഓടിച്ചെന്നിട്ട് ആ ചെമ്മരിയാടിനെ നയിക്കുകയും അതിനുശേഷം ചാടി അപ്പുറത്താകുകയും ചെമ്മരിയാട് അതിൽ കൂടെ കശാപ്പനായി മുമ്പോട്ട് പോകുന്നതിനിടയാക്കുന്നു. അതാണ് അവൻ ചെയ്യുന്നത്. അവൻ എല്ലായ്പ്പോഴും അത് ചെയ്യുന്നു. കുഞ്ഞാടായി യേശുവിനെ കശാപ്പനായി നയിച്ചത് കോലാടുകളായിരുന്നു, റോമാക്കാരുടെ കോലാടുകൾ. അത് ശരിയാണ്. സഭാ സംഘടനകളുടെ കോലാടുകളാണ് ഇന്ന് നിരപരാധികളായ ചെമ്മരിയാടുകളെ കശാപ്പനായി നയിക്കുന്നത്. അവരെ തന്നെ സ്വയം പിന്നെ അവരുടെ പേരുകളും അവരുടെ പുസ്തകത്തിലിട്ടിട്ട് അവർ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മൃഗത്തിന്റെ മുദ്രയാകുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കുന്നു. നീണ്ട സമയത്തേക്ക് അതിനെ പിടിച്ചു വച്ചിരുന്നു. അത് സത്യമാണ്. അത് കൃത്യമായും ശരിയാണ്. എന്താകുന്നു മൃഗം? മൃഗം എന്താകുന്നു? അത് റോമാക്കാരുടെ ആദ്യത്തെ സഭാ സംഘടനയായ അവരുടെ പുരോഹിത സമ്പ്രദായത്തിന്റെ അധികാര ശ്രേണിയാകുന്നു. അതിലെ അടയാളം എന്താകുന്നു? അതേ കാര്യം തന്നെ കൃത്യമായിട്ടുമായിട്ട് അതേ കാര്യം തന്നെ ശരിക്കും അതായിരുന്നതുപോലെ തന്നെയാകുന്നു. പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ കൂട്ടക്കൊലയാകുന്നു. എന്നാൽ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്ന ഇരുട്ടിന്റെ നേർക്കും ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിച്ചുകൊണ്ട് കടന്നുപോകുന്നത് നാം ഇപ്പോഴും കാണുന്നു. അതിനുവേണ്ടി നാം എത്രയധികം നന്ദിയുള്ളവരാകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, നാം അവന്റെ വെളിച്ചം കണ്ടിരിക്കുന്നു. അവൻ ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്ത വചനം തെളിയിക്കപ്പെട്ട് ന്യായീകരിക്കപ്പെട്ട് കണ്ടിരിക്കുന്നു. അത് സത്യമാകുന്നു. അത് ഈ നാഴികയുടെ വെളിച്ചമാകുന്നു. ഓഹോ, എന്റെ ഞാനത്രയും സന്തോഷവാനാകുന്നു. അവിടെ യാതൊന്നും തെറ്റായിട്ടില്ല, യാതൊന്നുമില്ല. ഇവിടെ അധിക നാളുകളായിട്ടില്ല. ഒരു ശുശ്രൂഷകൻ എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹം അവിടെ ഫ്ലോറിഡയിലായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പക്കൽ ഒരു കാർ ഉണ്ടായിരുന്നു. അതൊരു ഷെവർലെറ്റ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അത് കേടായി പോയിട്ട് അദ്ദേഹത്തിന് അത് ശരിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നിടത്തേക്ക് പോയിട്ട് അവിടെ ഒരു യന്ത്രപ്പണിക്കാരൻ അതിന്റെ കീഴെ പോകുകയും മേലെ പോകുകയും അതിന് ചുറ്റുമായി കൊത്തിപ്പണിയുകയും ചെയ്തുകൊണ്ട് അത് നന്നാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ഈ രീതിയിൽ അത് ശ്രമിച്ചുകൊണ്ട് നോക്കുമായിരുന്നു. അത് പ്രാവർത്തികമാകയില്ലായിരുന്നു. അയാൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും, അതും പ്രാവർത്തികമാകയില്ലായിരുന്നു. അവനൊരു ആവിജനക യന്ത്രം ഓടിച്ചിട്ട് അതിൽ നിന്ന് ഇതിടുകയും വൈദ്യുതിയുടെ പ്ലഗുകൾ ഇടുകയും പോയിന്റുകൾ ഇടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവനത് നന്നാക്കി പ്രവർത്തിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവനത് ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് അഭിപ്രായങ്ങൾ തരട്ടെ. ആ യന്ത്രപ്പണിക്കാരന് അത്രയും വിവരമുണ്ടായിട്ട് അവൻ പറഞ്ഞു, ശരി ശ്രീമാൻ. അദ്ദേഹം പറഞ്ഞു, നീ ഇതെടുക്കുക, ഇതിന്റെയും ഇതിന്റെയും മടങ്ങാക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവയെ തമ്മിൽ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു വട്ടം ശ്രമിച്ചു നോക്കുക. അങ്ങനെ അവൻ ഇതെടുക്കുകയും മടങ്ങാക്കുകയും അതെടുക്കുകയും തമ്മിൽ അത് ഒരുമിച്ചാക്കുകയും അപ്പോൾ അതാ അത് നന്നായി തീർന്നു. ആ വാഹന പണിക്കാരൻ തിരിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറയുമോ? അദ്ദേഹം അതിന്റെ യന്ത്ര നിർമ്മാതാവായിരുന്നു. ജനറൽ മോട്ടോഴ്സിന്റെ മുഖ്യ യന്ത്ര നിർമ്മാതാവായിരുന്നു. അദ്ദേഹം അത് നന്നാക്കിയെടുത്തു. അദ്ദേഹം തന്നെയാണ് അത് ആസൂത്രണം ചെയ്തത്. അങ്ങനെ ഇന്ന് നാം മെത്തഡിസ്റ്റിനെയും ബാപ്റ്റിസ്റ്റിനെയും പ്രസ്ബിറ്റേറിയൻകാരെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മുഖ്യ യന്ത്ര നിർമ്മാതാവ് ഇവിടെയായിരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ആസൂത്രണക്കാരനായിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ആ മനുഷ്യൻ തന്റെ സഭയെ ആസൂത്രണം ചെയ്തിരിക്കുന്നു. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ എന്തെടുക്കേണ്ടി വരുമെന്ന് അവന് കൂടുതലായി അറിയാമോ, അതോ അല്ലെങ്കിൽ എന്ത് കൂടുതലായി എടുക്കേണ്ടി വരുമെന്ന് മെത്തഡിസ്റ്റ് സഭയ്ക്കോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് സഭയ്ക്കോ അറിയാം? അവനാണ് മാതൃക തയ്യാറാക്കുന്ന ആസൂത്രണക്കാരൻ. അതിനുവേണ്ടി എന്തെടുക്കുമെന്ന് അവൻ അറിയുന്നു. അവൻ തന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ നന്നായി വസ്ത്രധാരണം ചെയ്യപ്പെട്ടവനാകുന്നു. ഹല്ലേലൂയ! അവൻ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നു. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിൽ നടക്കുന്നു. ഒരു സഭയെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന്റെ ക്രമത്തിലാക്കാൻ അതിനുവേണ്ടി എന്തെടുക്കേണ്ടി വരുമെന്ന് അവൻ അറിയുന്നു. അവനത് ആസൂത്രണം ചെയ്തിരിക്കുന്നു. എന്നിട്ട് വേദപുസ്തകത്തിൽ അതിന്റെ മറ്റു ഭാഗങ്ങളെ തമ്മിൽ ഒരുമിച്ചാക്കി ഇവിടെ കൂട്ടിയിരിക്കുന്നു. ആമേൻ. അതിൽ കൂടെ വൈദ്യുതിയെ കടന്നുപോകാൻ ഇടയാക്കുക. എന്നിട്ട് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് നോക്കുക. അവന്റെ വാഗ്ദത്തം ചെയ്ത വചനത്തിൽ കൂടെ ഇന്ന് വിശ്വാസം കടന്നുപോകാൻ ഇടയാകട്ടെ. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നതിനിടയാകും. എന്തുകൊണ്ടാണ് അവൻ ആ കാര്യത്തെ ആസൂത്രണം ചെയ്തിരിക്കുന്നു? അവൻ തന്റെ വചനത്താൽ അവന്റെ സഭയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അവൻ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻകാരോ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാരുടെ സഭാ സമുദായം കൊണ്ടല്ല, എന്നാൽ അത് അവന്റെ വചനത്താലാകുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അതേ ശ്രീമാൻ, ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ നിന്നും പുറത്തു വരിക. ഇരുട്ടിന്റെ മധ്യയിൽ നിന്നും, നാം ഇപ്പോൾ ജീവിക്കുന്ന ഇരുണ്ട സമയത്ത് നിന്നും പുറത്തു വരിക. ഏകദേശം 5 നിമിഷങ്ങൾ കൂടി ശേഷിച്ചിരിക്കുന്നു. ഈ അന്ധകാരത്തിന്റെ മധ്യയിൽ നിന്നും മണവാട്ടി ആരാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? ആർക്കതിനെ കുറിച്ച് അറിയാം? ആ മുഖ്യ ആസൂത്രണക്കാരൻ അറിയാം. ഓ അതെ, ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയുടെ താറുമാറിൽ നിന്നുമാകുന്നു. അവിടെ മെത്തഡിസ്റ്റ് ഒരു രീതിയിൽ അതിപ്രഭയെ നൽകുന്നു, ബാപ്റ്റിസ്റ്റ് മറ്റൊരു രീതിയിൽ, പ്രസ്ബിറ്റേറിയൻകാർ മറ്റൊരു രീതിയിൽ, പെന്തക്കോസ്റ്റുകാർ മറ്റൊരു രീതിയിൽ. ഈ അതിപ്രഭകളെല്ലാം കൂടി ചുറ്റുമായിരിക്കുന്നു. അവർ ഓടിച്ചെന്നിട്ട് അവരുടെ പേരുകൾ ഇവിടെ ഇടുകയും ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ഇവിടെ ഇടുകയും അപ്പോൾ അവിടെ മറ്റെന്തോ ആണെന്ന് അവർ കണ്ടുപിടിക്കുന്നതിനിടയാകുന്നു. പിന്നെ ഇവിടെ വേറൊരിടത്തേക്ക് അത് വരുന്നു, അവിടെ മറ്റെന്തോ ആകുന്നു, ഇവിടെ വേറൊരിടത്തേക്ക് വരുന്നു. അത് ഞാൻ ആ പുരോഹിതനോട് പറഞ്ഞതുപോലെ, നിങ്ങളെല്ലാമാണ് യഥാർത്ഥ സഭയും നിക്കാവിന് ഈ മനുഷ്യർ ഒരുമിച്ച് കൂടി ഒരിക്കൽ ഉപദേശത്തിന് പിന്നാലെ നിങ്ങൾ പോയിരിക്കുന്നുവെങ്കിൽ പിന്നെ തുടക്കത്തിൽ അപ്പോൾ അവർക്കുണ്ടായിരുന്ന ശക്തി എന്തുകൊണ്ട് നിങ്ങൾക്കില്ല? നോക്കൂ, അവർ ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അതിനെക്കുറിച്ച് യേശു പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഓ, ഞങ്ങളിപ്പോൾ കൂടുതൽ ജനങ്ങളാകുന്നു, ഞങ്ങൾ വ്യത്യസ്തമായ മറ്റൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ വചനത്തിന് മാറ്റമുണ്ടാകുന്നില്ല. അവൻ പറഞ്ഞു, ഈ അടയാളങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും കൂടി നടക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒരിക്കലുമില്ല. അതാകുന്നു ഇത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു വേദപുസ്തകത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ, അത് വചനമാകുന്നു, അത് ക്രിസ്തു ആകുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെയാകുന്നു. നോക്കൂ, അങ്ങനെ ഈ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ മെത്തഡിസ്റ്റുകാർ അവരുടേത് കാണിക്കുകയും ബാപ്റ്റിസ്റ്റുകാർ അവരുടെ കാണിക്കുകയും പ്രസ്ബിറ്റേറിയൻകാർ അവരുടെ കാണിക്കുകയും ചെയ്യുന്നു. അവർ ഓരോരുത്തരും വലുതായി വലുതായി എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. പാവം ചെറിയ മണവാട്ടി, അവൾ എവിടെയാകുന്നു? അവൾ പെന്തക്കോസ്റ്റുകാരുടെ ഐക്യത്തിലേക്ക് കുറച്ച് നേരത്തേക്ക് പോയിട്ട് അവൾ അവളുടെ പേര് അവരിൽ കൊണ്ടിടുകയുണ്ടായി. എന്നിട്ട് അവൾ പറഞ്ഞു, ശരി, അവിടെ കണ്ടെത്താനിടയായത് നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്? അവരിവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുമായി അവകാശപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ അംഗമല്ല എങ്കിൽ നിങ്ങൾ മണവാട്ടിയിൽ പോലുമല്ല, നിങ്ങൾ യാതൊന്നുമാകുന്നില്ല. ഇവിടെയുള്ള അസംബ്ലീസിൽ പോകുക, എന്നിട്ട് അവർക്ക് എന്താണുള്ളതെന്ന് നോക്കുക. നിങ്ങൾ വീണ്ടും അവിടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെയുള്ള ബാപ്റ്റിസ്റ്റുകാരുടെ അടുക്കൽ പോകുക, നോക്കൂ അവർക്കുള്ളത് എന്താണെന്ന്. പ്രസ്ബിറ്റേറിയൻകാരെ നോക്കുക, ഈ പാവം പിടിച്ച കാര്യത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. എന്നാൽ അവൾ കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, അവളിവിടെ ഉണ്ടായിരിക്കാൻ പോകുന്നതാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം മെക്സിക്കോയിൽ നിന്നായിരുന്നു. ഞാനൊരു യോഗം അവിടെയുള്ള കാൽഷാഡ് കാവൻസിനടുത്തായി നടത്തിയിരുന്നു. നിങ്ങൾ അവിടെയുള്ള ഈ വലിയ കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അവരൊരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒരു കൂട്ടം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കെട്ടിടത്തിന്റെ വിവിധ നിലകളിലേക്ക് ഉയർത്തുന്ന യന്ത്രത്തിൽ അതിന്റെ ഏറ്റവും താഴത്തെ കുഴി വരെ മുഴുവൻ ദൂരവും കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ അവർ വെളിച്ചമെല്ലാം കെടുത്തിക്കളഞ്ഞു. അവർ വെളിച്ചം കെടുത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അർദ്ധരാത്രി പോലെ ഇരുട്ടായിരുന്നു. ഇവിടെയുള്ള ഉദ്യാനത്തിൽ ഒരു വട്ടം അവർ അത് ചെയ്തത് എനിക്കറിയാമായിരുന്നു. കൂടാതെ ഒരു വട്ടം കൊളറാഡോയിൽ വെച്ച് ഭാര്യയും ഞാനും അവിടെ പിന്നിലായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവർ വെളിച്ചങ്ങളെല്ലാം ഇടുകയുണ്ടായി. എന്റെ, നിങ്ങൾ നിങ്ങളുടെ കൈ ഇപ്രകാരം മുമ്പിൽ പിടിക്കുക, നിങ്ങൾക്ക് യാതൊന്നും തന്നെ കാണാൻ കഴിയുകയില്ലായിരുന്നു. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ കുട്ടി അപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി, ഹോ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവൾ അത്രമാത്രം മരിക്കുന്നതിന് പേടിച്ചു പോയിട്ട് അവിടെ അത്രയും ഇരുട്ടായിരുന്നു. ആ പാവം പിടിച്ച പെൺകുട്ടി എല്ലായിടത്തും തപ്പിപ്പിടിക്കാൻ ശ്രമിക്കുകയും അവളുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി എല്ലായിടത്തുമായി കരഞ്ഞു നിലവിളിക്കുകയും ചെയ്യാൻ തുടങ്ങി. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് അത്രയും ഇരുട്ടായിരുന്നു. അവൾ ഒരിക്കലും അത്രയും ഇരുട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഏകദേശം അതേ രീതിയിൽ തന്നെ അത് ഇപ്പോഴായിരിക്കുന്നു. അത് ശരിയാണ്. അത് അത്രയും ഇരുട്ടായിട്ട് എവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ മെത്തഡിസ്റ്റിലോട്ട് പോകുന്നു, ബാപ്റ്റിസ്റ്റിലോട്ട് പോകുന്നു, പ്രസ്ബിറ്റേറിയൻകാരിലോട്ട് പോകുന്നു, അതെല്ലാം ഒരേ കാര്യം തന്നെയാകുന്നു. നോക്കൂ, ആ പഴയ ചത്തുപോയ അഴുകിയ കൃമികളോട് കൂടിയ ആ മന്ന ഭക്ഷിക്കുന്നു. നോക്കൂ, അതേ കാര്യമായിട്ട് ഏതെങ്കിലും ചില മതസംഹിതകൾ വന്ന് ഇതിൽ ചേരുക, മറ്റൊന്ന് വന്ന് അതിൽ ചേരുക എന്ന് പറയും. അവയെല്ലാം ആ പഴയ മതതത്വ സംഹിതകൾ തന്നെയാകുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിനെ അവിടെ കണ്ടെത്താൻ കിട്ടുകയില്ല. നോക്കൂ, ഓ സ്വയം നീതിമാന്മാരായ ജനങ്ങളെ നിങ്ങൾ കാണുക, ഞാൻ അപ്രകാരം അതിനെ പറയും. അവിടെയുള്ളവരിൽ വളരെ പേരും നല്ല കൂട്ടം ജനങ്ങളാകുന്നു. അവർ ഈ സഭാ സംഘടനയിലുള്ളവരാകുന്നു. അതിനെ സമ്പ്രദായമെന്ന് ഞാൻ പറയുന്നു, അതിലുള്ള ജനങ്ങളെയല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, അതാണ് അവിടെ അവർ ഭക്ഷിക്കുന്നത്. അവരോട് ചെന്ന് ഇതിനെക്കുറിച്ച് പറയുക, ഇവിടെ പുത്തൻ ആഹാരമാകുന്നു. അങ്ങനെ ഈ കൊച്ചു പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് അവൾക്ക് കഴിയാവുന്നത്രയും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മിക്കവാറും ഒരു അപസ്മാര രോഗിയായി പോകുന്നത് പോലെ കരയുകയായിരുന്നു. അതേകദേശം ചെറിയ മടമാട്ടിയെ പോലെ ആയിരുന്നു. എന്നാൽ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവളുടെ കൊച്ചു സഹോദരൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞു സഹോദരി ഭയപ്പെടേണ്ട, കാരണം അവൻ അവിടെയുള്ള എഞ്ചിനീയറിന്റെ തൊട്ടടുത്തായി നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, വെളിച്ചം തിരിക്കുന്നതിനായി ഇവിടെ ഒരു മനുഷ്യനുണ്ട്. കുഞ്ഞു സഹോദരി ഭയപ്പെടരുത്, വെളിച്ചം തിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അവൻ ഈ വചനത്തെ ജീവിപ്പിക്കാൻ കഴിയും. അവൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല, അവൻ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ അവൻ ഇവിടെയായിട്ട് അവന് വെളിച്ചത്തെ തിരിക്കാൻ കഴിയും. നാമത്തിൽ നിന്നും പുറത്തു കിടക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല, എന്നാൽ അവൻ ഇവിടെയായിരിക്കുന്നു. അവൻ ഒരുവന് ഈ വെളിച്ചങ്ങളെ തിരിക്കാൻ കഴിയും. അതേ ശ്രീമാൻ, അവൻ ഒരുവനാകുന്നു, അവൻ വെളിച്ചമാകുന്നു, അവൻ സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. അപ്രകാരമാണ് അവൻ വെളിച്ചത്തെ തിരിക്കുന്നത്, കൃത്യമായും ശരിയാകുന്നു. അതിനുവേണ്ടി ക്രിസ്തുവിനെ എടുക്കുന്നു, തന്റെ വെളിച്ചങ്ങളെ എടുത്ത് മിന്നിക്കുന്നതിനും. അപ്പോൾ എല്ലാ ഇരുട്ടും ചിതറിപ്പോകുന്നു. അവൻ വേർപെടുത്തുന്നു, അവൻ തന്റെ ചെറിയ മണവാട്ടിയെ വലിച്ചു പുറത്തെടുക്കുന്നു. ജാതികളിൽ നിന്നും ഞാൻ ഒരു ജനത്തെ എന്റെ നാമത്തിനായി എടുക്കും, അവരെന്റെ നാമം വഹിക്കും. അവന്റെ പേരെന്താണ്? ശരി, മെഥഡിസ്റ്റ് എന്നല്ല, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, ലൂഥറൻ എന്നല്ല, അത് യേശു ക്രിസ്തു എന്നാകുന്നു. അത് ശരിയാണ്. അവൻ വെളിച്ചമാകുന്നു, സത്യമാകുന്നു. അവൻ വെളിച്ചമാകുന്നു, അവനിൽ യാതൊരു അന്ധകാരവുമില്ല. അവൻ കടന്നു വരുമ്പോൾ അവൻ ഇരുട്ടിനെ ചിതറിക്കുന്നു, കാരണം അവൻ വചനമാകുന്നു, വചനം വെളിച്ചമാകുന്നു. അത് ശരിയാണ്, കാരണം അവൻ അരുളി ചെയ്തുകൊണ്ട് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. അത് ആ വചനമായിരുന്നു വെളിച്ചമായി തീർന്നത്. അവനിത് സംസാരിക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിന്റെ വെളിച്ചം ഓരോ സമയത്തുമാകുന്നു. ഇപ്പോൾ അവൻ ഇവിടെയാകുന്നു. അതൊരു പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയല്ല, എന്നാൽ ജനങ്ങൾ ആ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിൽ ജീവിക്കുന്നു. എന്നാൽ അവൻ ന്യായീകരിക്കപ്പെട്ട വചനമാകുന്നു. അവൻ പരിപൂർണമായും ഇരുട്ടിന്റെ സമയത്ത് വെളിച്ചമാകുന്നു. അതേ ശ്രീമാൻ, എല്ലാ കള്ളത്തരമായ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭകളും അതുപോലെയുള്ള കാര്യങ്ങളും എന്നേക്കുമായി മാഞ്ഞുപോകും. അതേ ശ്രീമാൻ, അവൻ ഇവിടെയാകുന്നു, ഭയപ്പെടേണ്ട, വെളിച്ചം തിരിക്കുക. അവന്റെ വാക്തത്വ വചനമാകുന്നു, അത് ജീവിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും, എങ്കിൽ അത് വചനമാകുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവനെ അയച്ച പിതാവ് അവന്റെ ഉള്ളിലായി വന്നിരുന്നു. നിങ്ങളെ അയക്കുന്ന യേശു നിങ്ങളുടെ ഉള്ളിലായി കടന്നു വരുന്നു. അതിനുശേഷം അവൻ അപ്പോൾ ചെയ്ത പ്രവൃത്തികൾ അവൻ അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? വചനം ജഡമായി, മനുഷ്യനിൽ ജഡമായി, സ്വയം അതിനെ തന്നെ ആ സമയത്തെ വെളിച്ചമായി വെളിപ്പെടുത്തുന്നു. അവിടെയാണ് നാം ആയിരിക്കുന്നത്, അവിടെയാണിത്. അത് വെളിച്ചത്തിലേക്കുള്ള വഴി വെളിച്ചമായി കാണിക്കുന്നു. ജ്ഞാനികളായ മനുഷ്യർ മതവിശ്വാസ പ്രമാണങ്ങളാലും സഭാ സംഘടനകളാലും അന്ധരാക്കപ്പെടുന്നില്ല, അവർ വെളിച്ചത്തിൽ നടക്കുന്നു. ഓഹോ, എന്റെ വെളിച്ചം തെളിയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. അത് ശരിയാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? അത് അവൻ ഈ ദിവസത്തേക്കുള്ള അവന്റെ വചനത്തെ ന്യായീകരിച്ച് കാണിക്കുന്നു. ദൈവപുത്രനായ യേശു ഈ ദിവസത്തേക്കുള്ള വചനത്തെ വാഗ്ദത്തം ചെയ്തവൻ ഇവിടെ തന്നെ നമ്മോടൊപ്പമായിരിക്കുന്നു. പേടിച്ചു പോകരുത്. അവർ എന്താണ് ചെയ്യുന്നത് അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത്. നിങ്ങളത് ചെയ്താൽ നിങ്ങൾ ഇരുട്ടിൽ നടക്കും. ബുദ്ധിമാന്മാരായിരിക്കുക. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ, ഡാനിയൽ പറഞ്ഞു, അന്ത്യകാലത്ത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നോക്കൂ, മനസ്സിലായോ? അവൻ വെളിച്ചത്തിലായിരുന്നതുപോലെ അവരും വെളിച്ചത്തിൽ നടക്കും. വിഷമിക്കണ്ട, അതൊരു പക്ഷേ ഇരുട്ടായിരിക്കാം. അവർ നമ്മെ എല്ലാവരെയും ബലമായി നിർബന്ധിക്കുന്നത് പോലെ കാണപ്പെടും. ഇവയെല്ലാം അവരുടെ പ്രഖ്യാപനം പുറത്തോട്ട് പോകുന്നത് നോക്കുക. ഈ ചെറിയ സഭകളായ ഇവരെല്ലാം അതുപോലെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾക്കതിനുള്ളിൽ കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. അല്ലാത്ത പക്ഷം അവർ നിങ്ങളെ അടച്ചുപൂട്ടിക്കളയും. അവർ അതുണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ എനിക്കിതിന് സമയം കിട്ടുമ്പോൾ ഞാൻ അതിന്മേൽ വാസ്തവമായും കട്ടിയായി തറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവർ ഞങ്ങൾ അടച്ചുപൂട്ടാൻ പോവുകയാണ്. നിങ്ങൾക്ക് അവരിൽ ഒന്നായിരിക്കേണ്ടത് ആവശ്യമാകുന്നു, അല്ലെങ്കിൽ ആകരുത്. നിങ്ങൾ ഒന്നുകിൽ അതിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. വാങ്ങിപ്പാനും കൊടുപ്പാനും പോലും കഴിയുകയില്ല. അതാകുന്നു ഇത്. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുകയില്ല. നിങ്ങൾ രോഗിയെയോ മറ്റാരെങ്കിലും വ്യക്തിയെ ആത്മീയമായ കാര്യത്തിൽ ശുശ്രൂഷ ചെയ്ത് പിടിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രാദേശിക സംസ്ഥാന നിയമപ്രകാരം വധശിക്ഷയ്ക്ക് അധീനനാകും. അത് കൃത്യമായും ശരിയാണ്. നോക്കൂ, നിങ്ങൾക്കതറിയാം, അത് ശരിയാണ്. അത് അവരുടെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അതെ ശ്രീമാൻ, അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ കപടമതത്തിൽ അംഗമായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. സഹോദരൻ, ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ തന്നെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പാക്കുന്നതാണ് നല്ലത്. കാരണം അതുപോലൊരു സമയം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാസ്തവമായും അവനെ ആവശ്യമായിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പുറത്തായിരിക്കും. ഓർക്കുക, ആ മുദ്രയിട്ട് കഴിയുമ്പോൾ അവൾ അവിടെയായിരിക്കുന്നത് നല്ലതിനായിരിക്കും. നോക്കൂ, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. ആവക കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളിപ്പോൾ തന്നെ നേരെ ക്രിസ്തുവിലാകുക. അത് വചനമാകുന്നു. അതേ ശ്രീമാൻ, വചനത്തെ ന്യായീകരിക്കുകയും അത് ഈ നാഴികയിലേക്കുള്ള വെളിച്ചമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു. അപ്രകാരമാണ് നാം അറിയുന്നത് അവൻ വെളിച്ചമാകുന്നു. കാരണം അവൻ വെളിച്ചം സ്വയം ജഡത്തിലായി വെളിപ്പെടുത്തുന്നതാകുന്നു. നമുക്കത് എങ്ങനെയറിയാം? അവൻ ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നതാകുന്നു. നോക്കുക, ദൈവത്തിന്റെ വചനം സ്വയം അതിനെ തന്നെ കാണിക്കുകയും സ്വയം അവനെ തന്നെ ന്യായീകരിക്കുകയുമാകുന്നു. മശിഹ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? കൃത്തികരയിലെ സ്ത്രീ അവനോട് പറഞ്ഞു, മശിഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ സകലതും അറിയിച്ചു തരും. നീ ഒരു പ്രവാചകനായിരിക്കണം. അത് വചനമായിട്ട് ഈ കാര്യങ്ങളെ ഞങ്ങളോട് മുൻകൂട്ടി പറയുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ മശിഹ ആകുന്നു. നോക്കൂ, അത് ധാരാളമായിരുന്നു. വെളിച്ചം വാഗ്ദത്തം ചെയ്യപ്പെട്ട വചനത്തിന്മേൽ പ്രകാശിച്ചു. അവിടെയാകുന്നു വെളിച്ചം. അവൾ നേരെ പട്ടണത്തിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ. ഇത് മശിഹ തന്നെയല്ലേ? അതായിരുന്നു അത്. നോക്കൂ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതൊരു കാര്യമല്ല, അത് മശിഹ ആയിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നു. ഓർക്കുക, ഓരോ കാലഘട്ടത്തിലും അന്ധകാരത്തിന്റെ സമയത്തും ദൈവത്തിന് എല്ലായ്പ്പോഴും അവന്റെ വചനം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് അകറ്റുന്നതിനുണ്ടായിരിക്കുന്നു. അവനത് ലൂഥറിന്റെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ പക്കൽ സകലതമായിരുന്നു. അവൻ ലൂഥറിനെ ഒരു പ്രകാശിക്കുന്ന വെളിച്ചമായി അയച്ചു. അങ്ങനെ ലൂഥർ സത്യത്തെ ഇരുട്ടിൽ നിന്നും രണ്ടായി ഭാഗിച്ചു. അങ്ങനെ ലൂഥറൻകാർ കെട്ടുപിടഞ്ഞപ്പോൾ അവനൊരു ജോൺ വെസ്ലിയെ ഉണ്ടാക്കി വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും രണ്ടായി പിരിച്ചു. അങ്ങനെ പെന്തക്കോസ്റ്റുകാരുടെ കാലത്ത് വെസ്ലിയൻകാരെല്ലാം മെത്തഡിസ്റ്റുകാരെല്ലാം തമ്മിൽ ഒട്ടിച്ചേർന്നപ്പോൾ, കൂടാതെ ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും, അപ്പോൾ അവൻ പെന്തക്കോസ്റ്റുകാരുടെ സന്ദേശത്തെ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർപിരിക്കുന്നതിനയച്ചു. പെന്തക്കോസ്റ്റുകാർ നേരെ തിരികെ ഇരുട്ടിലേക്ക് വീണ്ടും പോയപ്പോൾ അത് പ്രകാരം അവരുടെ സഭാസമുദായങ്ങളിലായിട്ട് അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളുമാകുന്നു. അങ്ങനെ ഇപ്പോൾ ഈ വചനം ന്യായീകരിക്കപ്പെടേണ്ട നാഴിക എത്തിയിരിക്കുന്നു. അവൻ വെളിച്ചത്തെ അയക്കുന്നു. അവൻ ആദിയിൽ ചെയ്തതുപോലെ വചനത്തെ വെളിപ്പെടുത്തുന്നു. വചനത്തെ അയക്കുകയും അത് സ്വയം അതിനെ തന്നെ തെളിയിക്കുകയും ചെയ്യുന്നു. അവിടെ വെളിച്ചമാകുന്നു. അവൻ എല്ലായ്പ്പോഴും വേർപിരിക്കുന്നു. അതേ കാര്യം ഇപ്പോഴുമാകുന്നു. അത് ആദിയിൽ നിത്യമായ ചെറിയ വെളിച്ചങ്ങളെ പോലെയാകുന്നു. കൊച്ചുകുട്ടികളെ നോക്കിക്കൊണ്ട് ഞാനിത് പറയട്ടെ. ഞാൻ 5 മിനിറ്റ് ഇപ്പോൾ മുമ്പോട്ടായിരിക്കുന്നു. എന്നാൽ ഞാൻ ഈ കാര്യത്തെക്കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒരു മനുഷ്യൻ സന്നിഹിതനാണ്. അവരെന്തൊക്കെ പറഞ്ഞാലും കാര്യമല്ല. ഭയപ്പെട്ടു പോകരുത്. എന്റെ അടുത്ത നീക്കം എങ്ങോട്ടെടുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലാത്ത സ്ഥാനത്ത് ഞാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ എല്ലായ്പ്പോഴും സന്നിഹിതനാകുന്നു. ഒരിക്കലും പരാജയപ്പെടാൻ കഴിയാത്ത സാന്നിധ്യം. അവൻ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവന് വെളിച്ചത്തെ തിരിക്കാൻ കഴിയും. അതെ ശ്രീമാൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നതിനായി നോക്കിക്കൊണ്ട് അവൻ കേവലം കാത്തിരിക്കുകയാണ്. അവൻ ഏത് സമയത്തും അവൻ ആഗ്രഹിക്കുന്നതുപോലെ സ്വിച്ച് ഞൊടിക്കാൻ കഴിയും. അതെ ശ്രീമാൻ, വെളിച്ചം തിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. മരണത്തിന്റെ കൂരിയിൽ താഴ്വരയിലായിരിക്കുന്നവർ, അവരിൽ ചിലർ അർബുദ രോഗത്തിനടിയിലാകുന്നു, അവരിൽ ചിലർ സഭാസംഘടനയുടെ മരണത്തിന് കീഴിലാകുന്നു, അവരിൽ ചിലർ മതവിശ്വാസ പ്രമാണങ്ങളുടെ മരണത്തിനടിയിലാകുന്നു, അവരിൽ ചിലർ ആചാരമുറകളുടെ മരണത്തിനടിയിലായിരിക്കുന്നു. അങ്ങനെ അവയെല്ലാം ഓരോ തരത്തിൽപ്പെട്ട മരണമാകുന്നു. അവർ വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോൾ അവിടെ വെളിച്ചത്തെ മിന്നിച്ചവൻ ആദിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ തന്നെയായിരുന്നു. അതേ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. അവൻ നേരെ ഇപ്പോൾ ഇവിടെ ഇന്ന് സന്നിഹിതരാകുന്നു. ഭയപ്പെടേണ്ട, അവന് വെളിച്ചത്തെ തിരിക്കാൻ കഴിയും. ഉപദ്രവങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. അവിടെ ഒരു വെളിച്ചമുണ്ടായിരിക്കുന്നു. അത് പറയുന്നു, അവൻ തന്റെ ജനങ്ങളെ എടുത്തുകൊണ്ടുപോകും. അവർ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുകയില്ല. അവൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. അവൾ അതിൽ കൂടെ പോകുകയില്ലെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അവൾ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കും. അവരെങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? സഹോദരൻ ബ്രഹാം, കണ്ടിട്ട് ഭയങ്കരമായി ഇരുട്ടാകുന്നു. അതെത്ര ഇരുട്ടായാലും കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ മുമ്പിൽ തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഓർക്കുക, വെളിച്ചം തെളിയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അവൻ ആ സഭയെ മേഘങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോകും. നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ നേരെ? അതെ, ശദ്രക്കും മേശക്കും അബേദ്നഗോവും നേരെ എറിയുന്ന തീച്ചുളയിലേക്ക് പോയി. എന്നാൽ കാറ്റിനെ തുറന്നുവിടാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അതെ ശ്രീമാൻ, പെന്തക്കോസ്റ്റ് ദിവസം വന്ന ആ ശക്തിയേറിയ കൊടിയ കാറ്റ് അവനതിനെ വീണ്ടും തുറന്നുവിടുകയും അവരുടെ ചുറ്റിൽ നിന്നും സകല തീയേയും വീശിയെടുത്തു കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവനെ 4-ാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരുന്നു. ഇന്നൊരുവൻ ഇവിടെ ഉണ്ട്. അവൻ ഒരുവൻ മാത്രമാകുന്നു. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ വെളിച്ചത്തിന്റെ നിയന്ത്രണ സാമഗ്രി ഉണ്ടായിരിക്കുന്നു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് വലിയൊരു വെളിച്ചമുദിച്ചു. ഇതിനെ തള്ളിക്കളയരുത്. കർത്താവിന്റെ നാമത്തിൽ ഇതിനെ സ്വീകരിക്കുക. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കും, മനോഹര വെളിച്ചം. കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളികളിൽ നിന്ന് വരുന്നു. രാവും പകലും ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കും, അതുപോലൊരു മനോഹര വെളിച്ചം. അത് കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളികളിൽ നിന്നും വരുന്നു. രാവും പകലും ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ വിശുദ്ധന്മാരെ വന്ന് പ്രഖ്യാപിക്കുവിൻ. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ സ്വർഗത്തിൽ മണികളടിക്കും. യേശു ലോകത്തിൻ വെളിച്ചമാകുന്നു. എന്താകുന്നു അത്? ന്യായീകരിക്കപ്പെട്ട വചനം ഇന്ന് യേശു ആകുന്നു. അവൻ വചനമാകുന്നു. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കും, അതുപോലൊരു മനോഹര വെളിച്ചം. അത് കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളികളിൽ നിന്ന് വരുന്നു. ഓ രാവും പകലും ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. യേശു ആ വെളിച്ചമാകുന്നു. നിങ്ങളുടെ തലകളെ മണങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിനടിയിൽ ഇന്നത്തെ ന്യായീകരിക്കപ്പെട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നോക്കൂ, ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനം നോക്കൂ, അത് വെളിപ്പെട്ടിരിക്കുന്നു. ആദിയിൽ അത് അവൻ തന്നെയായിരുന്നില്ലേ? അവൻ വചനമായിരുന്നു. പുത്രൻ ജനിച്ചു, അവൻ വചനമായിരുന്നു. അവൻ മശിഹായിരുന്നു, അവൻ ന്യായീകരിക്കപ്പെട്ട വചനമായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം വചനം ദൈവം ആദ്യം തൊട്ട് അന്ത്യം വരെ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ കാലത്തേക്കൊരു വചനമുണ്ടായിരിക്കുന്നു. അങ്ങനെ അവൻ ഇവിടെ ആ വചനത്തെ ന്യായീകരിക്കുന്നു. താറമാറലിന്റെയും അന്ധകാരത്തിന്റെയും പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയുടെയും മധ്യയാകുന്നു. അത് വളരെയധികമായിട്ടുള്ളതുപോലെ കാണപ്പെടുന്നു, എന്നാൽ അതാകുന്നില്ല. അത് അതാകുന്നു എന്ന് തെളിയിക്കുന്നില്ല. അത് മതവിശ്വാസ പ്രമാണമാക്കുന്നു. യേശു പറഞ്ഞു, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ആരെ കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത്? അവർ അതിനെ പുറത്താക്കിയിരുന്നില്ല. നോക്കൂ, എന്നാൽ ഇല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. ഓ, നമ്മുടെ കൈകൾ ഉയർന്നിരിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ മെല്ലെയായിട്ട് ചിന്തിക്കാം, വളരെ ശാന്തതയോടെ. ഞങ്ങൾ ഈ വെളിച്ചത്തിൽ നടക്കും, ഇത് അതുപോലൊരു മനോഹര വെളിച്ചമാകുന്നു. അത് ശോഭയേറിയ മഴത്തുള്ളികളിൽ നിന്നും വരുന്നു. നിങ്ങളുടെ കുറ്റസമ്മതം നടത്തുക. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. രാവും പകലും ഞങ്ങളുടെ മേലായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞങ്ങൾ ഈ വെളിച്ചത്തിൽ നടക്കും, ഇത് അതുപോലൊരു മനോഹര വെളിച്ചമാകുന്നു. അത് ശോഭയേറിയ മഴത്തുള്ളികളിൽ നിന്ന് വരുന്നു. രാവും പകലും ഞങ്ങളുടെ മേലായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവർ തുടർച്ചയായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാ കാലഘട്ടവും അതേപോലെ തന്നെയായിരിക്കുന്നു? നോഹയുടെ കാലത്ത് വെളിച്ചത്തെ തള്ളിക്കളഞ്ഞവർ അവരെന്താണ് ചെയ്തത്? അവർ ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് നടന്നിറങ്ങിപ്പോയി. മോശയിലുണ്ടായിരുന്ന കത്തുന്ന മുൾപടർപ്പിലെ വെളിച്ചത്തിന്റെ കാലത്ത് ഫറവോൻ എന്ത് സംഭവിച്ചു? അവൻ മരണത്തിന്റെ കടലിലേക്ക് നടന്നിറങ്ങിപ്പോയി. വെളിച്ചത്തിൽ തുടങ്ങിയിട്ട് പിന്നെ അതിനെ തള്ളിക്കളഞ്ഞ ദാദാൻ എന്ത് സംഭവിച്ചു? അവൻ ഭൂമിയുടെ വിള്ളലിലേക്ക് നടന്നിറങ്ങിപ്പോയിട്ട് ഭൂമി അവനെ വിഴുങ്ങിക്കളഞ്ഞു. ബാക്കിയുള്ള കാലങ്ങളിലെല്ലാം ആ കാലത്തെ വെളിച്ചത്തിൽ നടക്കുന്നതിന് പരാജയപ്പെട്ടു പോയവർക്ക് എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഇപ്പോഴും യേശുവാകുന്നു. ആ മനുഷ്യരുടെ കാലത്തും അത് യേശു തന്നെയായിരുന്നു. അത് യേശു തന്നെ ഇന്നുമാകുന്നു. കാരണം അവൻ വചനമാകുന്നു. വചനം വെളിച്ചത്തെ ഉണ്ടാക്കുന്നു. ഇത് ഈ കാലത്തിന്റെ വെളിച്ചമാകുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക. വാസ്തവമായും ശാന്തതയോടെ നാം നമ്മുടെ ആത്മാർത്ഥതയിലായിക്കൊണ്ട് ചോദിക്കുക, നിങ്ങൾ വെളിച്ചത്തിലാണോ നടക്കുന്നത്? നാം ഇത് വീണ്ടും മൂളിപ്പാടുമ്പോൾ ചോദിക്കാം. മനോഹര വെളിച്ചം. കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളിയിൽ നിന്നും വരുന്നു. രാവും പകലും ഞങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. ഓ യേശു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗീയ പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഈ ടേപ്പുകളാൽ ഇത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കും ഈ സന്ദേശം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വിത്തിലേക്ക് വെളിച്ചം കടന്നു വരാനിടയായിട്ട് ഈ വ്യത്യസ്തമായ അതിപ്രഭയിലും സഭാസംഘടനകളിലും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായ എല്ലാ മുൻനിയമിക്കപ്പെട്ട വിത്തുകളെയും അത് പുറത്തു കൊണ്ടുവരാനിടയാക്കണമേ. നിക്കോദിമോസിനെ പോലെ അവർ കാണാനിടയാക്കിയും അവർക്ക് രാത്രിയിൽ തന്നെ വരേണ്ടി വന്നാലും ഈ വെളിച്ചത്തിലേക്ക് വരാനിടയാക്കണമേ. പിതാവെ, ഇതനുവദിച്ചു തരണമേ. കൈതൊടാത്ത പർവ്വതത്തിൽ നിന്നും ഒരു കല്ല് പറഞ്ഞു വന്നതിന്റെ മഹത്തായ പ്രശ്നം കടന്നു വരാനിടയാക്കണമേ. അത് ജാതികളുടെ രാജ്യത്വങ്ങളെയും ഈ രാജ്യത്വങ്ങളെയും ആത്മീയ രാജ്യത്വങ്ങളെയും പ്രാകൃതിക രാജ്യത്വങ്ങളെയും തകർത്തു കളയും. എന്നിട്ട് ആ കല്ല് മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറയും. അതൊരു ശുദ്ധീകരണത്തിന്റെ വ്യവഹാരമായിരിക്കും. ആ കല്ല് വരുന്നവരുടെ മേൽ അതതിനെ തകർത്ത് ഭൂമിയിലെ പൊടിയാക്കും. ആ കല്ലിലേക്ക് വീഴുന്നവർക്ക് ഒരു ഉറച്ച അടിസ്ഥാനമുണ്ടായിരിക്കും. ഓ ക്രിസ്തുവേ, ഞാൻ നിന്റെ ദാസനായിരിക്കെ ഈ പാറമേൽ, അങ്ങയുടെ വചനമായി ഈ പാറമേൽ മരിക്കാൻ എന്നെ ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ദാവീദിനെ പോലെ നിൽക്കാനും ദാവീദിന്റെ കൂടെ നിന്ന് ആ വീര യോദ്ധാക്കളെ പോലെ നിൽക്കാനും നീ ഇടയാക്കണമേ. സഭാ സംഘടനകളാൽ ഈ വചനം തള്ളിക്കളയപ്പെടുന്നത് ഞാൻ കാണുമ്പോൾ എന്നെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയാക്കണമേ. അതൊരു ചെറിയ പിന്മാറ്റത്തിൽ എവിടെയായി ഇവിടെ കിടക്കുന്നു. ഓ ദൈവമേ, ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും പരിശുദ്ധാത്മാവും അനുവദിച്ചു തരണമേ. കാരണം നാഴിക ഇരുട്ടായി ഇരുട്ടായി കൊണ്ടിരിക്കുന്നു. എന്നാൽ വെളിച്ചം തിരിക്കാൻ നീ എല്ലായ്പ്പോഴും അവിടെ സന്നിഹിതനാണെന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുന്നു. പിതാവേ, നീ ആഗ്രഹിക്കുന്ന ഏത് നാഴികയിലും നിനക്ക് വെളിച്ചത്തെ തിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് നീ പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവെ, അനുവദിക്കണമേ, അതായത് നിന്റെ സേവനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് അത്രയും തേജസ്സോടെ പ്രകാശിക്കാനിടയായിട്ട് കർത്താവെ, ദിവസം തോറും ഞങ്ങൾ ജീവിക്കുന്ന സുവിശേഷത്തിന്റെ വെളിച്ചത്തെ അവർ കാണുന്നതിനിടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ ജീവൻ അവൻ ഈ ഭൂമിയിലായിരുന്നതുപോലെ പൂർണ്ണ വിനയത്തോടും മാധുര്യത്തോടും എന്നിരിക്കലും വചനം അവനിൽ കൂടെ ജീവിച്ചത് അവരിൽ പ്രതിഫലിക്കാനിടയാക്കണമേ. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. കാരണം വെളിച്ചം നിയന്ത്രിക്കുന്ന സാമഗ്രി കയ്യിലുള്ള മഹാനായ അവന് വേണ്ടി ഞങ്ങൾ നോക്കി കാത്തിരിക്കുന്നു. ഈ ലോകത്തെ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളെയും നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയും നിന്റെ വചനത്താൽ ലോകത്തെ പിന്താങ്ങി നിർത്തിയിരിക്കുന്നു. ഓ പിതാവേ, ഞങ്ങൾ നിന്റെ വചനത്തെ സ്വീകരിക്കട്ടെ. കർത്താവെ, നീ ദയവായി അത് ചെയ്യില്ലേ? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലെ ആഗ്രഹവും സാക്ഷ്യവും അതായിരിക്കണമേ. ഓ പിതാവേ, ഞങ്ങൾ ഈ സ്തുതിഗീതങ്ങൾ പാടുന്നു. അത് ദാവീദ് സ്തുതിഗീതങ്ങൾ പാടിയത് പ്രവചനമായി തീർന്നതുപോലെയാകുന്നു. അവയെല്ലാം പ്രവചനമായിരുന്നു. നീ അവയെ പ്രവചനമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞങ്ങളിത് പാടുമ്പോൾ ഇത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും കൂടിയായിട്ട് ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കും എന്ന് ഞങ്ങൾ പാടുന്നു. കർത്താവെ, അതിനിടയാക്കണമേ. ഇതൊരു മനോഹരമായ വെളിച്ചമാകുന്നു. ഇത് വചനമാകുന്നു. ഇത് ക്രിസ്തു നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതാകുന്നു. അത് അവൻ എന്തായിരുന്നു എന്നതല്ല, അവൻ എന്താകുന്നു എന്നതാകുന്നു. അവൻ എന്തായിരുന്നുവോ അത് പ്രതിഫലിച്ചത് അവൻ എന്തായിരുന്നു എന്നത് മാത്രമായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് പിതാവെ, ജനങ്ങൾ ഇത് മനസ്സിലാക്കി ഈ മനോഹരമായ വെളിച്ചത്തിൽ നടക്കാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തന്നെ നിൽക്കുമ്പോൾ നാം എല്ലാവരും കൂടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രസ്ബിറ്റേറിയൻകാരും മെത്തഡിസ്റ്റുകാരും കത്തോലിക്കരും ഉണ്ടായിരിക്കുന്നു. ഇതൊരു മിശ്രിതമായ ശ്രോതാക്കളുടെ കൂട്ടമാകുന്നു. അത് സഭാസംഘടനയിലേക്ക് വരുമ്പോഴാകുന്നു. ഇപ്പോൾ ഓർക്കുക, അതായത് ഞാൻ ഈ പഴയ വെളിച്ചങ്ങളുടെ അതിപ്രഭയിലായിരിക്കുന്നവർക്കെതിരായിട്ട് യാതൊന്നും സംസാരിക്കുന്നില്ല എന്ന് ഇതറിഞ്ഞിരിക്കാനിടയാകട്ടെ. എന്നാൽ ഞാൻ വേദപുസ്തകത്തിൽ നിന്നും അവർ പഴയ വെളിച്ചത്തിന്റെ അതിപ്രഭയിലായിരിക്കുന്നുവെന്ന് തെളിയിച്ചു തന്നിരിക്കുന്നു. അതപ്രകാരമല്ല എങ്കിൽ ക്രിസ്തു അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ തന്നെ അവരോട് ചെയ്യുമായിരുന്നു. നോക്കൂ, എന്നാൽ അവർ അത് ചെയ്യുന്നത് നിരസിച്ചു കളഞ്ഞു. നോക്കൂ, അങ്ങനെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ എന്താണ് അവിടെ കണ്ടുപിടിക്കുന്നത്? ഒരു സഭയിലേക്കുള്ള ചേരലും വിശ്വാസ പ്രമാണങ്ങളുടെ ഉരുവിടലുമാകുന്നു. അതെന്തിലേക്കാണ് കടന്നു വരുന്നത്? വഴിയുടെ അവസാനത്തേക്കായിട്ട്. നിങ്ങളതിനെ വ്യാജമായും ഒരു മരീചികയായും കണ്ടുപിടിക്കുന്നു. ക്രിസ്തു വചനമാകുന്നു, അവൻ വെളിച്ചമാകുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ അവസരമുള്ളപ്പോൾ ഇപ്പോൾ ജീവിക്കുക. നിങ്ങൾ മറ്റെന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതിനാൽ നിങ്ങൾക്ക് മരിക്കാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തരുമാകുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ഭക്ഷിക്കുന്നതിനാകുന്നു. നിങ്ങൾ ഭക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാകുന്നു? ജീവിക്കുന്നതിനാകുന്നു. നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാകുന്നു? മരിക്കുന്നതിനാകുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ജീവിക്കുന്നതിനായി ജീവിക്കുന്നില്ല? എന്തുകൊണ്ട് ജീവിക്കുന്നതിനായി ജീവിക്കുന്നില്ല? എങ്കിൽ ജീവിക്കുന്നതിനായുള്ള ഒരേ ഒരു വഴി എന്നത് വചനത്തെ സ്വീകരിക്കുന്നതാണ്. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നാം ഇവിടെ നിന്നും ഉണ്ടാക്കുന്നത് അത് നമ്മുടെ നെറ്റിയിലെ വേർപ്പുകൊണ്ടാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനം നേരെ നമ്മുടെ മുമ്പിലായി പരിശുദ്ധാത്മാവിനാൽ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ജീവിക്കുക. നിങ്ങൾ അത് ചെയ്യുകയില്ലേ? ഇപ്പോൾ നാം ഇത് വീണ്ടും പാടുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ആരുടെയെങ്കിലും അടുത്തെത്തി അവരുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് സഹോദര നമുക്ക് വെളിച്ചത്തിൽ നടക്കാം എന്ന് പറയുക. നാം വെളിച്ചത്തിൽ നടക്കാം എന്ന പാട്ട് പാടുമ്പോൾ നിങ്ങളത് ചെയ്യുമോ? നിങ്ങൾ തമ്മിൽ കൈപിടിച്ച് കുലുക്കുമ്പോൾ തമ്മിൽ ഒരാൾ മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുക. നാം ഒരുമിച്ച് നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കിത് പാടാം. ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കും, അതുപോലൊരു മനോഹര വെളിച്ചം. അത് കരുണയുടെ ശോഭേറിയ മഞ്ഞുതുള്ളികളിൽ നിന്നും വരുന്നു. രാവും പകലും നമ്മുടെ മേൽ പ്രകാശിക്കുന്നു. ആരാകുന്നു ഇത്? യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ നമ്മളുടെ കൈകളെ ഉയർത്താം. നാം വെളിച്ചത്തിൽ നടക്കും, അതൊരു മനോഹരമായ വെളിച്ചം. കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളികളിൽ നിന്നും വരുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. ഓ യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിന്റെ വിശുദ്ധന്മാരെ വന്ന് പ്രഖ്യാപിക്കുകയിൽ എന്താകുന്നു അത്? യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ സ്വർഗത്തിലെ മണികൾ അടിക്കും. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എല്ലാവരും കൂടി നമുക്കതിപ്പോൾ പാടാം. നാം വെളിച്ചത്തിൽ നടക്കും, അതൊരു മനോഹര വെളിച്ചമാകുന്നു. കരുണയുടെ ശോഭയേറിയ മഞ്ഞുതുള്ളികളിൽ നിന്നും വരുന്നു. രാവും പകലും നമുക്ക് ചുറ്റുമായി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ഓർക്കുക, ഇസ്രായേൽ അവരുടെ യാത്രയിലായിരുന്നപ്പോൾ ദിവസേന മന്ന ഭക്ഷിച്ചുകൊണ്ട് അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചത്തിൽ അവർ നടന്നിരുന്നു. ആ അഗ്നിസ്തംഭം യേശു ക്രിസ്തുവായിരുന്നു, വേദപുസ്തകം അതായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് അവൻ നമ്മോട് കൂടെയാകുന്നു, നമുക്കതുണ്ട്. അവൻ നമ്മോടുകൂടെയാണെന്ന് നാം അറിയുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിന് അവൻ ചെയ്ത അതേ കാര്യങ്ങളെ അതേ അഗ്നിസ്തംഭം ചെയ്യുന്നു. നാം ഇവിടെ നിന്ന് പോകുമ്പോൾ ആ പാട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പാടിക്കൊണ്ട് ചക്രങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് ഉരുളുമ്പോൾ ഒരു പാട്ട് മൂളിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങളുടെ വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തല കുനിച്ച് നിങ്ങളുടെ ശാരീരികമായ ദേഹത്തിന് വേണ്ടി ആഹാരം കൊണ്ടുവരുന്നതിന് വെളിച്ചത്തെ അയച്ചതിനായി ദൈവത്തിന് നന്ദി പറയുക. അതിനുശേഷം അവന്റെ വചനമായ ആത്മീയ വെളിച്ചത്തെ അയച്ചതിനു വേണ്ടി അവന് നന്ദി പറയുക. അതിനാൽ അത് നമ്മുടെ പ്രാണനാഹാരം നൽകാനിടയാക്കുന്നു. കാരണം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. നിങ്ങളോട് തന്നെ ഈ സ്തുതിഗീതം നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ജനങ്ങളുടെ ഇടയിലും തുടർച്ചയായി പാടിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇന്ന് രാത്രിയിൽ 6 മണിയോടുകൂടി പ്രാർത്ഥനയുടെ കാടിനും മറ്റുമായി തിരികെ എത്തുക. നാം അപ്പോൾ തമ്മിൽ കാണുന്നതാണ്. അതുവരെയും നമ്മുടെ തലകളെ വണങ്ങാം. ഞാൻ സഹോദരൻ നെവിലിനോട് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ട് പാസ്റ്റർ വചനത്തിന്റെ പ്രാർത്ഥനയാൽ നമ്മെ പിരിച്ചുവിടുന്നതിനായി അപേക്ഷിക്കാൻ പോവുകയാണ്.